നമ്മുടെ തലകളെ വണങ്ങിക്കൊണ്ട് നമുക്ക് ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. പ്രാർത്ഥനയ്ക്കായുള്ള പ്രത്യേക അപേക്ഷ ആർക്കെങ്കിലും ഉണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ ദൈവത്തെങ്കിലേക്ക് തങ്ങളുടെ കൈയിൽ ഉയർത്തി ദൈവമേ നീ എന്റെ ആവശ്യം അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞ് അത് അറിയിച്ചാലും.
Heavenly Father, we are indeed
സ്വർഗീയ പിതാവേ, ഇന്ന് രാവിലെ ദൈവത്തിന്റെ ഭവനത്തിൽ കൂടി വരുവാൻ ഞങ്ങൾക്ക് നീ വിശേഷ പദവി നൽകിയിരിക്കുന്നുവല്ലോ.
When we know that there are so many that would want to be
നിന്റെ ആലയത്തിൽ വരുന്നതിനെ അനേകർ ആഗ്രഹിക്കുന്നുവെങ്കിലും അവർ ആസ്പത്രികളിലും രോഗക്കിടകളിലും ആകുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. എന്നാൽ ദൈവമേ, ഞങ്ങൾ ഇന്നിവിടെ ആയിരിക്കുന്നതിനുള്ള ഈ വിശേഷ പദവിയെ അവിടെ നിന്ന് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരും സ്നേഹത്തിന്റെ കൂട്ടായ്മയുള്ളവരാണെങ്കിലും ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് അന്യോന്യം കാണുന്നതിനല്ല. അത്തരം കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ ഭവനങ്ങളിൽ വെച്ചാകാമെന്ന് ഞങ്ങൾ അറിയുന്നു. എന്നാൽ ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് ഞങ്ങളെ അന്യോന്യം സഹോദരങ്ങളായും നിന്റെ സ്നേഹം നിറഞ്ഞ മക്കളായും രൂപാന്തരപ്പെടുത്തിയ നിന്നോടുള്ള കൂട്ടായ്മ അനുഭവിക്കുന്നതിനാവുന്നുവല്ലോ. ദൈവമേ, ഞങ്ങളിപ്പോൾ അങ്ങേക്ക് നന്ദി പറയുന്നു. നിന്റെ വചനത്താൽ മാത്രമേ നിന്നോടുള്ള ശരിയായ കൂട്ടായ്മ അനുഭവിക്കാൻ സാധ്യമാകുമെന്ന് ഞങ്ങൾ അറിയുന്നു. നിന്റെ വചനം സത്യമാകുന്നു. ആത്മീയശക്തി ലഭിക്കുന്നതിനാണ് ഞങ്ങൾ ഇവിടെ കൂടി വന്നിരിക്കുന്നത്. കർത്താവേ, അത് ഞങ്ങൾക്ക് ആവശ്യമാണ്. ഞങ്ങൾ വഹിക്കുന്ന ക്രൂശുകൾ സഹിക്കാനുള്ള ശക്തി ഞങ്ങൾക്ക് വേണം. മഹത്തായ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ഇന്ന് ഞങ്ങൾക്ക് അയച്ചു തന്നെ ഞങ്ങളെ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
ഇവിടെ കൂടി വന്ന് തങ്ങളുടെ ആവശ്യങ്ങൾക്കായി കൈകൾ ഉയർത്തിയിരിക്കുന്ന ജനങ്ങളുടെ അപേക്ഷകളെല്ലാം അവിടുന്ന് അവർക്ക് അനുവദിച്ചു കൊടുക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഓരോരുത്തർക്കും നീ ഉത്തരം നൽകണമേ. കഴിഞ്ഞ രാത്രിയിൽ അവിടെ റോഡിലുണ്ടായ വാഹന അപകടത്തിൽ സഹോദരി അങ്കിരന്റെ ജീവനെ നീ കാത്തുരക്ഷിച്ചതിനായി ഞങ്ങൾ അവിടത്തേക്ക് നന്ദി പറയുന്നു. കർത്താവ്, നീ അവരോട് കരുണയുള്ളവനായിരുന്നല്ലോ, അതിനായി അവിടത്തേക്ക് നന്ദി പറയുന്നു. സ്വർഗ്ഗലോക പിതാവേ, ഇനിയും നീ ഞങ്ങളോട് കൂടെ തുടർന്നു ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതയാത്രയിൽ ഞങ്ങൾ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണമേ. ഒരിക്കലും തെറ്റാത്ത നിന്റെ സാന്നിധ്യം ഞങ്ങളോടൊപ്പം ഉണ്ടെന്ന് അറിയുന്നതിനുള്ള വിശ്വാസം നൽകി ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയാതെ വരുന്ന സന്ദർഭത്തിൽ ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് ചുറ്റും അവന്റെ ദൂതന്മാർ വന്ന് പാളയമടിക്കുകയും അവരുടെ കാലുകൾ കല്ലിൽ തട്ടിപ്പോകാതിരിക്കത്തക്കവണ്ണം അവരെ കൈകളിൽ വഹിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ അറിയുന്നു. ഇപ്പോൾ നിന്റെ വചനം ഗ്രഹിക്കുന്നതിന് ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളിൽ കൂടി നീ സംസാരിക്കണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, ആമേൻ. പുറത്തെ സൂര്യൻ, സൗരമാസ സൂര്യൻ പ്രകാശം ചുരിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് കാണുന്നതിൽ ഞാൻ കൃതാർത്ഥനാണ്. കാലത്തെ വളരെ മോശമായ ഒരു അന്തരീക്ഷമായിരുന്നു. നമ്മുടെ രാജ്യത്ത് മാത്രമേ ഇത്രയേറെ മങ്ങിയ അരോചകമായ കാലാവസ്ഥയുള്ളൂ എന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു. സൂര്യൻ മേഘങ്ങൾക്ക് വെളിയിലൂടെ പ്രകാശം ചുരിഞ്ഞുകൊണ്ടിരിക്കുന്നത് കാണുന്നത് വളരെ നല്ല ഒരു കാര്യമാണ്. ഞങ്ങളുടെ കുടുംബത്തിലെ ചിലരെല്ലാം ഇന്ന് കൂടിച്ചേരുന്നുണ്ട്. എന്റെ സഹോദരങ്ങളെയും നഗരത്തിലും ചുറ്റുപാടുമുള്ള ബന്ധുജനങ്ങളെയും എന്റെ സഹോദരിയുടെ വീട്ടിൽ വെച്ച് സന്ധിക്കണം. ഞങ്ങളുടെ ബ്രഹ്നാം കുടുംബത്തിലുള്ളവർ എല്ലാവരും കെൻഡക്കിയിൽ നിന്നും ഇവിടെ വരികയാണെങ്കിൽ ഈ നഗരം മുഴുവനും ഒരുപക്ഷെ വാടകയ്ക്കെടുക്കേണ്ടി വരും എന്ന് ഞാൻ വിചാരിക്കുന്നു. അവരെല്ലാം അത്രയേറെയുണ്ട്. എന്നാൽ ഇത് ഒരു ചെറിയ കുടുംബ കൂട്ടായ്മ മാത്രമാണ്. മുമ്പൊക്കെ മമ്മായിയുടെ വീട്ടിൽ വെച്ച് ഞങ്ങളെല്ലാവരും സന്ധിക്കുമായിരുന്നു. ഞങ്ങളെയെല്ലാം ഒത്തൊരുമിച്ച് ബന്ധിപ്പിച്ച് നിർത്താനുള്ള ഒരു പഴയ തൂൺ ആയിരുന്നു ഞങ്ങളുടെ മമ്മ. എന്നാൽ ആ തൂൺ ദൈവം സ്വർഗത്തിലേക്ക് എടുത്തു. ഞങ്ങളെല്ലാവരും ഒരു ദിവസം അവിടെ വെച്ച് സന്ധിക്കും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു.
കഴിഞ്ഞ ഒരു ദിവസം ഞാൻ പറയുകയുണ്ടായി, ഞായറാഴ്ചത്തെ എന്റെ പ്രസംഗങ്ങൾ 20-30 മിനിറ്റ് കുറച്ചിട്ട് രോഗികൾക്കായി ഞാൻ പ്രാർത്ഥിക്കുമെന്ന്. ഇന്ന് രാവിലെ അപ്രകാരം പ്രാർത്ഥിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു. കഴിഞ്ഞ രാത്രിയിൽ സഹോദരി ഡൌണിംഗ് എന്നെ ഫോണിൽ വിളിച്ചു പറഞ്ഞു. എന്റെ മകൻ ബില്ലിയെ ഫോണിൽ വിളിച്ചു പറഞ്ഞു സഹോദരി അങ്കിരനും അവരും അവിടെ റോഡിൽ ഒരു കാർ അപകടത്തിൽ പെട്ടുവെന്ന്. ഇന്ന് രാവിലെ ഞാൻ ഉണർന്നപ്പോൾ ബില്ലി ജനലിന് സമീപം നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സമയം എത്രയായി കാണും എന്ന് എനിക്കറിഞ്ഞുകൂടാ. രാവിലെ നേരമായിരുന്നു, ഞാൻ കുറെ നേരം ഉറങ്ങിപ്പോയി. താഴെ സഹോദരൻ വീടിന്റെ വീടിലേക്ക് ഞാൻ നോക്കി. അവരുടെ ലൈറ്റുകളെല്ലാം അണഞ്ഞു കഴിഞ്ഞിരുന്നു. പിന്നീട് പ്രാർത്ഥനയ്ക്കായി ഞാൻ മുട്ടുകുത്തിയപ്പോൾ എന്തോ ഒന്ന് എന്നോട് പറഞ്ഞു, എല്ലാം ശരിയായി തന്നെ ഇരിക്കുന്നു. ഉടനെ ബില്ലിയോട് ഞാൻ പറഞ്ഞു, എല്ലാം ശരിയാവുമെന്ന് അവരോട് പറയുക. റോഡിലുണ്ടായ ആ അപകടത്തിന് ശേഷം അവരെ ഇവിടെ ദൈവത്തിന്റെ ആലയത്തിലിരിക്കുന്നതായി കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. മാത്രമല്ല, നൂറുകണക്കിന് മൈലുകൾ ദൂരെ നിന്ന് സുവിശേഷം കേൾക്കുവാനായി ഇവിടെ വന്നിരിക്കുന്ന സ്നേഹം നിറഞ്ഞ ജനങ്ങളെ കാണുന്നതിലും എനിക്ക് സന്തോഷമുണ്ട്. ഒരു 20 മിനിറ്റ് നേരം പ്രസംഗിച്ചാൽ മതിയെന്ന് ഞാൻ വിചാരിച്ചു. ഞാനൊരു സാവകാശക്കാരനാകിയാൽ അത് നന്നായിരിക്കില്ല എന്ന് തോന്നി. അതിനാൽ ഞാൻ ചിന്തിച്ചു, കുറെ ഏറെ നേരം പ്രസംഗിച്ചാലോ എന്ന്.
സഹോദരി അൻഗ്രിന്റെ മകൻ ഇന്ന് കാലത്ത് നീ എത്ര വലിയവൻ എന്ന പാട്ട് ഇവിടെ പാടുകയായിരുന്നു. അവനെ സംബന്ധിച്ച് ആ പാട്ട് ഇന്നലത്തെക്കാളും ഇന്ന് കൂടുതൽ അർത്ഥവത്തായി തോന്നിയിരിക്കണം. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലെ വലിയ ദൈവം അവന്റെ പ്രിയപ്പെട്ട അമ്മയുടെയും സഹോദരിയുടെയും ജീവൻ കാത്തു സൂക്ഷിച്ചു. ഇപ്പോൾ കർത്താവിനൊരു മഹത്തായ സമയം ഇന്ന് നാം പ്രതീക്ഷിക്കുകയാണ്. വിവിധങ്ങളായ രണ്ടു മൂന്ന് വിഷയങ്ങൾ എന്റെ കൈവശമുണ്ടായിരുന്നതിൽ ഏതിനെക്കുറിച്ച് ഇന്ന് കാലത്ത് സംസാരിക്കണമെന്ന് എനിക്ക് തീരുമാനിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അവയിലൊന്ന് അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ എന്ന ഒരു വിഷയമായിരുന്നു. അവൻ നിങ്ങൾക്കായി കരുതുന്നുവെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ അവനായി കരുതുന്നില്ല? ബില്ലി പോൾ അല്ല, എന്റെ രണ്ടാമത്തെ മകൻ ജോസഫ്. വേറൊരു പ്രസംഗ വിഷയം വളരെ മുമ്പേ തന്നെ എന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിരുന്നു. ഒരു ദിവസം ഞാൻ എന്റെ മുറിയിലിരിക്കുമ്പോൾ ഭിത്തിയിൽ തൂക്കിയിട്ടിരുന്ന ഒരു ചിത്രത്തെ നോക്കിയിട്ട് മറ്റു കുട്ടികളെ പോലെ തന്നെ ജോസഫും ബോട്ടുകളെയും കുതിരകളെയും ഇഷ്ടപ്പെടുന്നു. അവൻ ചോദിച്ചു, ഡാഡി, യേശുവിന് ഒരു പടവ് ഉണ്ടായിരുന്നുവോ? ഞാൻ പറഞ്ഞു, എനിക്കറിഞ്ഞുകൂടാ. എന്നാൽ അവൻ മുറിവിട്ട് പുറത്തു പോയ ശേഷം ഞാൻ ചിന്തിച്ചു, അവന് ഒരു പടവ് ഉണ്ടായിരുന്നോ? അതിൽ നിന്ന് ഞാനൊരു വിഷയം എന്റെ നോട്ട്ബുക്കിൽ കുറിച്ചു വെച്ചു. യേശുവിന് ഒരു പടം ഉണ്ടായിരുന്നുവോ? ഹാസ് ജീസസ് ഗോട്ട് എ ബോട്ട്? ഞാൻ ചിന്തിച്ചു, അവൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ തനിക്ക് ജന്മമെടുക്കുന്നതിന് വേണ്ടി ഒരു ഗർഭപാത്രം അവൻ കടം വാങ്ങി. അടക്കം ചെയ്യപ്പെടുന്നതിന് ഒരു കല്ലറയും പ്രസംഗിക്കുന്നതിന് ഒരു പടവും അവൻ കടമെടുക്കേണ്ടി വന്നു. എന്നാൽ അവൻ ആ പഴയ സിയോൻ നവയുടെ കപ്പിത്താനാണ്. ആ വിഷയങ്ങളെക്കുറിച്ചെല്ലാം തിരികെ പോകുന്നതിന് മുമ്പായി നിങ്ങളോട് സംസാരിക്കാൻ കഴിയും എന്ന് കരുതുന്നു. ഈ പ്രാർത്ഥന കൂടാരത്തിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നുവെന്ന് നിങ്ങൾക്കറിയാം. എന്തുകൊണ്ടെന്നാൽ ഇത് നമ്മുടെ സ്വന്തം സഭയാണ്. പരിശുദ്ധാത്മാവ് എന്ത് കൽപ്പിക്കുന്നുവോ അത് പറയുവാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ഇവിടെയുണ്ട്. മറ്റ് സ്ഥലങ്ങളിൽ നമ്മെ അവർ സ്വാഗതം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിലും മറ്റൊരു സഭയിൽ വെച്ച് കാര്യങ്ങൾ തുറന്നു പറയുവാൻ എന്തോ ഒരു തടസ്സം മനസ്സിൽ തോന്നാറുണ്ട്. എന്തുകൊണ്ടെന്നാൽ അവരുടെ ആശയങ്ങളെയും സിദ്ധാന്തപരമായ ഉദ്ദേശങ്ങളെയും നാം മാനിക്കണമല്ലോ. ഈ ആഴ്ചയിൽ സഹോദരൻ ബർഖാമിന്റെ സ്ഥലത്ത് ഞങ്ങൾക്ക് വളരെ സന്തോഷകരമായ കുറെ സമയം ലഭിച്ചു. അവരുടെ പാൽക്കെട്ടി ഫാക്ടറി, ചീസ് ഫാക്ടറി ഞങ്ങൾ സന്ദർശിച്ചു. അദ്ദേഹവും ഭാര്യയും മകനും ഇന്നത്തെ യോഗത്തിൽ സന്നിഹിതരായിരിക്കുന്നത് ഞാൻ കാണുന്നു. ഞാൻ സന്ദർശിച്ചിട്ടുള്ള മറ്റു ചില ഫാക്ടറികളെ പോലെ തന്നെ ഈ ചീസ് ഫാക്ടറിയും മലിനജലവും മറ്റു വൃത്തികേടുകളും നിറഞ്ഞതായിരിക്കുമെന്നാണ് ഞാൻ ധരിച്ചത്. എന്നാൽ ഒരു കാര്യം എനിക്ക് വളരെ ഉറപ്പിച്ച് പറയാൻ കഴിയും, അത് അങ്ങനെയുള്ള ഒന്നല്ല എന്ന്. ഞാൻ കണ്ടിട്ടുള്ള ഫാക്ടറികളിൽ ഏറ്റവും വെടിപ്പുള്ള ഒരു ഫാക്ടറിയാണത്. ഞാൻ വിചാരിച്ചത് ഏതാണ്ട് 100 pound പാൽ കെട്ടി അവർ ഒരു ദിവസം ഉണ്ടാക്കുമെന്നാണ്. എന്നാൽ അവിടെ ഒരു ദിവസം ഉൽപ്പാദിക്കപ്പെടുന്ന 6 ton പാൽക്കെട്ടിയാണ്. അത്തരം 3 ഫാക്ടറികളാണ് അവിടെ ഉള്ളത്. ഞാൻ ചിന്തിച്ചു, ഓ, ആരാണ് ഈ പാൽക്കെട്ടിയൊക്കെ ഭക്ഷിക്കുന്നത്? ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് അവരുടെ ഭവനം സന്ദർശിക്കാനുള്ള പ്രത്യേക ആനുകൂല്യവും ലഭിച്ചു. സ്നേഹം നിറഞ്ഞ ഭവനം. അദ്ദേഹത്തിന്റെ ഭാര്യ വളരെ അർപ്പണ സ്വഭാവത്തോടുകൂടിയവരുമാണ്. ഓരോ ദിവസവും അവർ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നു. അങ്ങനെ ഇല്ലാതിരിപ്പാൻ യാതൊരു കാരണവും കാണുന്നില്ല. അവരുടെ മകനെയും ഞാൻ കാണുകയുണ്ടായി. വളരെ നല്ല കുട്ടികൾ. ഞങ്ങൾക്ക് ഓരോരുത്തരുമായി ലഭിച്ച ഈ കൂട്ടായ്മയ്ക്കായി ഞങ്ങൾ വളരെ നന്ദിയുള്ളവരാണ്. അവരുടെ മുമ്പത്തെ പാസ്റ്ററെ ഞാൻ അറിയും, സഹോദരൻ ഗർലെ, ഐക്യബന്ധക്കോസ്ത സഭയിലെ വളരെ നല്ല ഒരു മനുഷ്യൻ. വർഷങ്ങൾക്ക് മുമ്പേ അർക്കൻസാസിലുള്ള ജോൺസ്ബറോയിൽ വെച്ച് ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. അദ്ദേഹം അവരുടെ പാസ്റ്ററായിരുന്നെങ്കിലും അവരെ സംബന്ധിച്ച് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇപ്പോൾ ഇന്ന് വൈകുന്നേരത്തെ ആരാധനയുടെ കാര്യം പ്രത്യേകം ഓർമ്മയിൽ വയ്ക്കുക. ദൈവഹിതമെങ്കിൽ അടുത്ത ഞായറാഴ്ചയും ഞാൻ പ്രസംഗിക്കുന്നതാണ്. അതിനടുത്ത ഞായറാഴ്ചയും പ്രസംഗിക്കണമെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം എനിക്ക് ചിക്കാഗോയിലേക്ക് പോകേണ്ടതുണ്ട് കുറച്ചു കാലത്തേക്ക്. പിന്നീട് വീട്ടിലേക്ക് മടങ്ങി പോകണം. അരിസോണയിലേക്ക് കുടുംബാംഗങ്ങളെ കൂട്ടിക്കൊണ്ടു പോകണമെന്ന് വിചാരിക്കുന്നു. കുട്ടികളെ വീണ്ടും സ്കൂളിൽ ചേർക്കണം. അപ്പോൾ പാസ്റ്ററുടെ ആരാധനകൾ കയ്യേറി ആ കാര്യങ്ങളിൽ അദ്ദേഹത്തെ ശല്യം ചെയ്യാതെ നോക്കാമല്ലോ. സഹോദരൻ നെവിലിന്റെ ഔദാര്യത്തിന് ഞങ്ങൾ കൃതജ്ഞതയുള്ളവരാണ്. അദ്ദേഹം എന്നെ എപ്പോഴും ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. ആ സഹോദരനെ ഞാൻ ഇഷ്ടപ്പെടുന്നു. അവനിൽ കപടമില്ല എന്ന് യേശു ക്രിസ്തു പറഞ്ഞതുപോലെ അദ്ദേഹത്തിൽ ഒരു സ്വാർത്ഥതയുമില്ല. ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി. ഞാൻ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു. ഇപ്പോൾ തിരുവചനത്തിൽ നിന്നും ചില ഭാഗങ്ങൾ വായിച്ച ശേഷം അതേപ്പറ്റി വിവരിച്ച് പറയണമെന്ന് ഉദ്ദേശിക്കുന്നു. ഈ പ്രസംഗം എത്ര നേരം ദീർഘിക്കുമെന്ന് ഞാൻ അറിയുന്നില്ല. ദീർഘനേരം പ്രസംഗിക്കുന്നതിനെ പരാമർശിച്ച് ഒരിക്കൽ ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ആരോ ഒരാൾ പറയുകയുണ്ടായി, കുറച്ചുനേരം മാത്രം നിങ്ങൾ സംസാരിച്ചാൽ തിരുവചന രഹസ്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും. അതിനാൽ ആ രഹസ്യങ്ങൾ ഞാൻ ഗ്രഹിക്കുന്നവരെ നിങ്ങൾ പ്രസംഗിച്ചുകൊണ്ടേയിരിക്കണം. ഒരുപക്ഷെ അതുപോലെ ചെയ്യുന്നതിന് കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നതായിരിക്കാം. നമുക്ക് വീണ്ടും തലകളെ വണക്കാം. ദൈവമേ, ഈ പ്രസംഗപീഠത്തിൽ നിന്റെ വചനങ്ങൾക്കായി തുറന്നു തന്നിരിക്കുന്നുവല്ലോ. എന്നാൽ ഒരു നാളിൽ അവസാനമായി അത് അടയ്ക്കപ്പെടുമെന്നും അതിനുശേഷം വചനം ജഡമായി വെളിപ്പെടുമെന്നും ഞങ്ങൾ അറിയുന്നു. നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഈ വചനത്തിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ വായിച്ചറിയുവാൻ ഈ പ്രഭാതം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നതിനാൽ ഞങ്ങൾ നിന്നോട് നന്ദിയുള്ളവരാണ്. ഞങ്ങൾ അറിയേണ്ടുന്ന കാര്യങ്ങളെ നിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് ഇന്ന് ഗ്രഹിപ്പിച്ചു
തരണമേ.
നിന്റെ വചനത്തിന്റെ ഓരോ വാക്കും ഞങ്ങൾ ശ്രദ്ധയോടെ കേട്ട് അതിന്റെ അർത്ഥം വളരെ ആഴമായി ഗ്രഹിക്കുന്നതിന് സഹായിക്കണമേ. ടേപ്പ് മൂലം ഈ പ്രസംഗം കേൾക്കുന്നവരും ശ്രദ്ധയോടെ ഇത് കേൾക്കുവാൻ സഹായിക്കണമേ. പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുവാൻ ഇച്ഛിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കുവാൻ ഞങ്ങൾക്ക് കഴിയണമേ. നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ അഭിഷേകം ചെയ്താൽ അത് പ്രയോജനമില്ലാതെ പോകില്ലെന്ന് ഞങ്ങൾ അറിയുന്നു. അതിന് ഒരു ഉദ്ദേശമുണ്ടായിരിക്കും. ദൈവത്തിന്റെ നല്ല കാര്യങ്ങൾക്കായി അത് പ്രവർത്തിക്കുന്നുവല്ലോ. കർത്താവെ, ഞങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും തുറക്കണമേ. സംസാരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യവും കേൾക്കുന്നതിനുള്ള സ്വാതന്ത്ര്യവും ഞങ്ങൾക്ക് നൽകണമേ. ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് വരുന്നത് കേട്ട് വിശ്വസിക്കുവാൻ തക്കതായ വിശ്വാസത്തെയും ഞങ്ങൾക്ക് നൽകുമാറാകണമേ. ഇവയെല്ലാം വരുവാനിരിക്കുന്ന ആ വലിയ ദിവസത്തെങ്കിൽ നിത്യജീവനായി ഞങ്ങൾക്ക് എണ്ണപ്പെടുന്നവയാണല്ലോ. ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ തെറ്റ് ചെയ്യുമ്പോൾ ഞങ്ങളെ ശിക്ഷിച്ചാലും ഞങ്ങളുടെ തെറ്റുകളെ ഞങ്ങൾക്ക് ഗ്രഹിപ്പിച്ചു തരണമേ. ശരിയായ മാർഗത്തിൽ ഞങ്ങളെ നടത്തി അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ഈ ലോകത്തിൽ ഞങ്ങൾ എങ്ങനെ ജീവിക്കണമെന്നും ഏത് വഴിയിലൂടെ പോകണമെന്നും അറിയുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ. അങ്ങനെ അറിയ വഴി ഞങ്ങൾക്ക് വേണ്ടി മരിച്ച യേശു ക്രിസ്തുവിന് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ മഹത്വം നൽകുവാൻ ഇടയാകണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, ആമേൻ. ഇപ്പോൾ ഈ രാവിലെ നേരം തിരുവചനത്തിൽ രണ്ടിടത്ത് നിന്ന് ചില വാക്യങ്ങൾ വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് രണ്ടും പുറപ്പാട് പുസ്തകത്തിലാണുള്ളത്. ഒന്നാമത്തേത് പുറപ്പാട് പുസ്തകം 13:21 വാക്യങ്ങൾ. രണ്ടാമത്തേത് 14:10-12 വാക്യങ്ങൾ. ഇപ്പോൾ പുറപ്പാട് 13:21 വാക്യം മുതൽ ഞാൻ വായിക്കുന്നു.
And the Lord went before them by day in a pillar of a cloud to lead them.
പകലും രാവും യാത്ര ചെയ്യുവാൻ തക്കവണ്ണം അവർക്ക് വഴി കാണിക്കേണ്ടതിന് പകൽ മേഘസ്തംഭത്തിലും അവർക്ക് വെളിച്ചം കൊടുക്കേണ്ടതിന് രാത്രി അഗ്നിസ്തംഭത്തിലും യഹോവ അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും ജനത്തിന്റെ മുമ്പിൽ നിന്ന് മാറിയില്ല. അടുത്തതായി 14:10 വാക്യം മുതൽ.
And when Pharaoh drew nigh, the children of Israel lifted up their eyes, and behold, the Egyptians marched after them. And they said unto Moses, because there were no graves in Egypt, has thou taken us away?
അവർ മോശയോട്, മിസ്രയീമിൽ ശവക്കുഴിയില്ലാഞ്ഞിട്ടോ നീ ഞങ്ങളെ മരുഭൂമിയിൽ മരിപ്പാൻ കൂട്ടിക്കൊണ്ടുവന്നത്? നീ ഞങ്ങളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചതിനാൽ ഞങ്ങളോട് ഈ ചെയ്തത് എന്ത്?
Is not this the word that we did tell thee in Egypt, saying, Let us alone?
മിസ്രയീമ്യർക്ക് വേല ചെയ്യുവാൻ ഞങ്ങളെ വിടേണമെന്ന് ഞങ്ങൾ മിസ്രയീമിൽ വെച്ച് നിന്നോട് പറഞ്ഞില്ലയോ? മരുഭൂമിയിൽ മരിക്കുന്നതിനേക്കാൾ മിസ്രയീമ്യർക്ക് വേല ചെയ്യുന്നതായിരുന്നു ഞങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞു. ഏതാനും ചില വാക്യങ്ങൾ കൂടി ഞാൻ വായിക്കുവാൻ പോകുകയാണ്.
And Moses said unto the people, Fear not. Now listen close here. Moses said unto the people, Fear ye not. Stand still and see the salvation of the Lord.
അതിന് മോശ ജനത്തോട്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളു. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പിൻ എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ മോശയോട് അരുളിച്ചത്, നീ എന്നോട് നിലവിളിക്കുന്നത് എന്തേ? മുന്നോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറക.
Lift thou up thy rod and stretch out thine hand over the sea.
വടിയെടുത്ത് നിന്റെ കൈ കടൽ മേൽ നീട്ടി അതിനെ വിഭാഗിക്കാം. ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവെ ഉണങ്ങിയ നിലത്തുകൂടി നടന്നു പോകും.
And I, behold, I will harden the heart of the Egyptians that they shall follow them.
എന്നാൽ ഞാൻ മിസ്രയീമരുടെ ഹൃദയത്തെ കഠിനമാക്കും. അവർ ഇവരുടെ പിന്നാലെ ചെല്ലും. ഞാൻ രഥങ്ങളിലും കുതിരപ്പടയിലും എന്നെ തന്നെ മഹത്വപ്പെടുത്തും.
And the Egyptians shall know that I am the Lord. ഫറവോനിലും
അവന്റെ രഥങ്ങളിലും കുതിരപ്പടയിലും എന്നെ തന്നെ മഹത്വപ്പെടുത്തുമ്പോൾ ഞാൻ യഹോവയാകുന്നു എന്ന് മിസ്രയീമർ അറിയും.
And the angel of God which went before the camp of Israel
അനന്തരം ഇസ്രായേലിയരുടെ സൈന്യത്തിന് മുമ്പായി നടന്ന ദൈവദൂതൻ അവിടെ നിന്ന് മാറി അവരുടെ പിന്നാലെ നടന്നു. മേഘസ്തംഭവും അവരുടെ മുമ്പിൽ നിന്ന് മാറി പിമ്പിൽ പോയി നിന്നു. രാത്രി മുഴുവനും മിസ്രയീമരുടെ സൈന്യവും ഇസ്രായേലിയരുടെ സൈന്യവും തമ്മിൽ അടുക്കാതെ വണ്ണം അത് അവരുടെ മധ്യേ വന്നു. അവർക്ക് മേഘവും അന്ധകാരവുമായിരുന്നു. ഇവർക്കോ രാത്രിയെ പ്രകാശമാക്കി കൊടുത്തു.
His hand over the sea and
Moshe kadalinmel kai neeti Yehova and raatri muluvenum mahashaktiyulla oru kizhakkan kaattu konde kadaline pinvaangichu unangiya nilamaaki angane vellam thammil veerpirinju.
The children of Israel went into the midst of the sea.
Israel makkal kadalinte naduvil unangiya nilathoodi nadannu poi avarude idathum valathum vellam madilayi ninnu.
And the Egyptians pursued and went
ഇസ്രായേൽമേർ പിന്തുടർന്നു. ഫറവോന്റെ കുതിരയും രഥങ്ങളും കുതിരപ്പടയും എല്ലാം അവരുടെ പിന്നാലെ കടലിന്റെ നടുവിലേക്ക് ചെന്നു.
പ്രഭാതയാമത്തിൽ
യഹോവ അഗ്നിമേഘസ്തംഭത്തിൽ നിന്ന് മിസ്രയീമ്യ സൈന്യത്തെ നോക്കി മിസ്രയീമ്യ സൈന്യത്തെ താറുമാറാക്കി.
So that the Egyptians said, let us
അവരുടെ രഥചക്രങ്ങളെ തെറ്റിച്ച് ഓട്ടം പ്രയാസമാക്കി. അതുകൊണ്ട് മിസ്രയീമർ നാം ഇസ്രായേലിനെ വിട്ട് ഓടിപ്പോക, യഹോവ അവർക്ക് വേണ്ടി മിസ്രയീമരോട് യുദ്ധം ചെയ്യുന്നു എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ വചനം എത്ര മഹനീയവും മേന്മയേറിയതുമാണ്, അതിനാൽ അത് വായിക്കാതിരിക്കുവാൻ സാധ്യമല്ല. അത് വായിക്കുമ്പോൾ നമുക്കത് ജീവനായി രൂപാന്തരപ്പെടുന്നു. ഇന്ന് കാലത്തേക്കുള്ള പ്രസംഗ വിഷയം ഈ പ്രസംഗം ടേപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ
കൂടെയും
ആദ്യമായി ഇത് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണമെന്തെന്നാൽ ഇന്നലെ ഞാൻ പഠനമുറിയിൽ ഇരുന്ന് ബൈബിൾ വായിക്കുമ്പോൾ ഈ വിഷയം എന്റെ മനസ്സിലേക്ക് കടന്നു വന്നു. ഞാൻ ചിന്തിച്ചു, ദൈവം അനുവദിക്കുമെങ്കിൽ ഞാൻ ഇതേക്കുറിച്ച് ജനങ്ങളോട് സംസാരിക്കും. എന്തുകൊണ്ടെന്നാൽ അതെന്നെ ആ കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നു.
അത് നമ്മയെല്ലാം
ആ കാലത്തിലേക്ക് കൊണ്ടുപോകുന്നു. നമുക്ക് അവിടെ നിന്ന് കൊണ്ട് നോക്കി അന്നത്തെ കാലവും ഇന്നത്തെ കാലവും ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ പ്രസംഗ വിഷയമായി മൂന്ന് വാക്കുകളാണ് ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത്. അത് നിലവിളിക്കുന്നത് എന്തിനെ? സംസാരിക്കൂ. ദൈവം മോശയോട് പറഞ്ഞു, ഇവിടെ 15 വാക്യത്തിൽ, നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത്? മുമ്പോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറക, അതിൽ നിന്നും നിലവിളിക്കുന്നത് എന്തിനെ? സംസാരിക്കൂ എന്ന വിഷയം ഞാനെടുത്തു. നമുക്ക് ഇപ്പോൾ ഒരു തികഞ്ഞ വിഷയം ലഭിച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവ് വഴി നടത്തുന്നത് പോലെ കഴിയുന്നത്ര വേഗത്തിൽ ഞാനതേക്കുറിച്ച് സംസാരിച്ച് തീർക്കാം. കഷ്ടങ്ങൾ ഉണ്ടായപ്പോൾ മോശ ദൈവത്തോട് നിലവിളിച്ചതും ദൈവം അതിനു പകരം മോശയെ ശാസ്തിനെ കുറിച്ചും മറ്റും ഞാൻ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. കഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവത്തോട് നിലവിളിക്കുക എന്നത് മനുഷ്യനെ സംബന്ധിച്ച് തികച്ചും സ്വാഭാവികമാണ്. എന്നാൽ ദൈവത്തോട് നിലവിളിച്ചതിന് പകരം ദൈവം ശകാരിച്ചു എന്നത് വളരെ കഠിനമായ ഒരു കാര്യമായി തോന്നുന്നു. നമ്മുടേതായ രീതിയിൽ തിരുവചനത്തെ നാം നോക്കുമ്പോൾ പലപ്പോഴും അത് വളരെ കർക്കശമായി തോന്നാം. എന്നാൽ നാം അല്പം മനസ്സിലാക്കി പഠിക്കുമ്പോൾ സർവജ്ഞാനിയായ ദൈവം എല്ലാം അറിയുന്നുവെന്ന് നമുക്ക് മനസ്സിലാവും. ഈ കാര്യങ്ങളെല്ലാം എങ്ങനെ ചെയ്യണമെന്നും മനുഷ്യനോട് എപ്രകാരം ഇടപെടണമെന്നും ദൈവം അറിയുന്നു. മനുഷ്യനിലുള്ളത് എന്തെന്ന് അവനറിയാം. ദൈവം മനുഷ്യനെ അറിയുന്നു. എന്നാൽ നാം ദൈവത്തെ ശരിയായി അറിയുന്നില്ല. നമ്മുടെ അറിവ് ബുദ്ധിപരമായ അറിവാണ്. ഒരു മനുഷ്യനിൽ യഥാർത്ഥത്തിൽ എന്താണ് ഉള്ളതെന്ന് ദൈവത്തിനറിയാം. ദൈവത്തിൽ നിന്നും വരങ്ങൾ ലഭിച്ച ഒരു കുട്ടിയായിട്ടാണ് മോശ ഈ ലോകത്തിൽ പറഞ്ഞത്. ഒരു പ്രവാചകനും വിമോചകനുമായിരിക്കാനാണ് അവൻ ജനിച്ചത്. അതിനുള്ള യോഗ്യതയോടുകൂടി തന്നെ അവൻ പിറന്നു. ഓരോ മനുഷ്യനും അവനവനെ നിയമിക്കപ്പെട്ടിട്ടുള്ള യോഗ്യതയോടെയാണ് ഈ ലോകത്തിൽ ജനിക്കുന്നത്. ദൈവം തന്റെ മുന്നറിവിനാൽ മുൻനിർണയിക്കപ്പെട്ടവരെ അറിയുന്നു എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ആദ്യം മുതൽ അവസാനം വരെ എല്ലാം അവൻ അറിയുന്നു. അങ്ങനെ അറിയാൻ കഴിയുന്നില്ലെങ്കിൽ ദൈവത്തിന് അനന്തമായിരിക്കാൻ സാധ്യമല്ല. അവൻ അനന്തനായിരിക്കുന്നില്ലെങ്കിൽ ദൈവവുമല്ല. നശിച്ചു പോകണമെന്ന് ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ആര് നശിച്ചു പോകുമെന്നും ആര് നശിക്കുകയില്ല എന്നും അവൻ അറിയുന്നു. യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നതിന്റെ കാരണവും അതുതന്നെ. ദൈവം തന്റെ മുന്നറിവിനാൽ ആരെല്ലാം രക്ഷിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നുവെന്ന് കണ്ടിരുന്നു. എന്തുകൊണ്ടെന്നാൽ ഈ ലോകം മുഴുവനും ശിക്ഷാവിധിയിലായിരുന്നു. ദൈവത്തിന്റെ മുന്നറിവ് എന്നതിലുപരിയായി മറ്റെന്തുകൊണ്ട് ആ കാര്യം പറഞ്ഞു മനസ്സിലാക്കി തരുവാൻ കഴിയും എന്നെനിക്കറിഞ്ഞുകൂടാ. ദൈവത്തിന് ആദ്യം മുതൽ അവസാനം വരെ എല്ലാം അറിയാമെന്നും അത് അവനെ മുൻകൂട്ടി പറയാൻ കഴിയുമെന്നും ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു. ഒരു വ്യക്തി താനായിരിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായ ഒരാളാകാൻ ശ്രമിക്കുമ്പോൾ അത് ഒരു കപട അനുകരണമായി തീരുന്നു. അധികം താമസിയാതെ തന്നെ ആ പ്രവൃത്തി അയാളെ വെളിവാക്കി കാണിക്കും. നിങ്ങളുടെ പാപങ്ങൾ തന്നെ നിങ്ങളെ കണ്ടുപിടിക്കും. അവ മൂടിവെക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. നിങ്ങളുടെ പാപങ്ങൾ മറയ്ക്കപ്പെടുവാൻ ഒരൊറ്റ മാർഗമേയുള്ളൂ. അതാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തം. എന്നാൽ നിങ്ങൾ ലോക സ്ഥാപനത്തിന് മുമ്പ് ദൈവത്താൽ വിളിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നിങ്ങളുടെ പാപങ്ങളെ മറയ്ക്കുവാൻ സാധിക്കൂ. യേശുവിന്റെ രക്തം ശരിയപ്പെട്ടത് അതിനാണ്. അത് ചവിട്ടി മതിക്കപ്പെടുന്നതിനോ അപഹസിക്കപ്പെടുന്നതിനോ സ്വാർത്ഥലാഭത്തിന് വേണ്ടിയോ തിന്മയായി സംസാരിക്കപ്പെടുന്നതിനോ അല്ല. അതിന് വ്യക്തമായ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. കളിയായി കരുതുന്നതിനോ അല്ലെങ്കിൽ പാപങ്ങൾ മറയ്ക്കപ്പെടാതെ തന്നെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ പാപങ്ങൾ മൂടപ്പെട്ടിരിക്കുന്നുവെന്ന് പറഞ്ഞ് കാപട്യം പ്രവർത്തിക്കുന്നതിനോ അല്ല അത് ചിന്തപ്പെട്ടിരിക്കുന്നത്. ലോക സ്ഥാപനത്തിന് മുമ്പ് കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ടിട്ടില്ലാത്ത ആരുടെ പാപവും മൂടപ്പെടുകയില്ല. യേശു തന്നെ പറഞ്ഞു, പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എന്റെ അടുക്കൽ വരുവാൻ കഴിയില്ല. പിതാവ് എനിക്ക് തന്നതൊക്കെയും എന്റെ അടുക്കൽ വരും. അതിനാൽ ദൈവത്തിന്റെ വചനം വ്യാജമാക്കി തീർക്കുവാൻ നിങ്ങൾക്ക് സാധ്യമല്ല. അത് സത്യത്തിന് വേണ്ടിയും നമ്മെ തന്നെ തിരുത്തുന്നതിനായും നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. മോശ ജനിച്ചത് വിശ്വാസം എന്ന വരം ലഭിച്ചവനായാണ്. മോശയ്ക്ക് മഹത്തായ വിശ്വാസമുണ്ടായിരുന്നു. അത് അവനിൽ വെളിപ്പെട്ടത് എങ്ങനെയെന്ന് അല്പനേരത്തിന് ശേഷം നമുക്ക് കാണാം. അവൻ ശ്രേഷ്ഠമായ ഒരു കുടുംബത്തിലാണ് പിറന്നത്. അവന്റെ മാതാപിതാക്കൾ ലേവി കുടുംബത്തിൽപ്പെട്ടവരായിരുന്നുവെന്ന് നമുക്കറിയാം. മോശ എപ്രകാരം ഒരു വലിയ കഥാപാത്രമായി തീർന്നു എന്നുള്ള കഥയും മറ്റും പുറപ്പാട് പുസ്തകത്തിൽ വളരെ മനോഹരമായി നൽകപ്പെട്ടിരിക്കുന്നു. അവൻ ബൈബിളിലെ മഹത്തായ കഥാപാത്രങ്ങളിൽ ഒരാളാണ്. എന്തുകൊണ്ടെന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഒരു മുൻ മാതൃക ടൈപ്പ് ആയിരുന്നു മോശ. യേശു ക്രിസ്തുവിന്റെ ജനനം പോലെ അസാധാരണമായ ഒരു ജനനമായിരുന്നു മോശയുടേതും. യേശുവിനെ പോലെ ഉപദ്രവങ്ങളുടെ ഒരു കാലത്താണ് മോശ ജനിച്ചത്. യേശുവിനെ പോലെ ജനങ്ങളെ വിടുവിക്കാനുള്ളവനായിട്ടാണ് മോശയും ജനിച്ചത്. യേശു ക്രിസ്തുവിനെ ശത്രുക്കളിൽ നിന്നും ഒളിപ്പിച്ചതുപോലെ മോശയെയും ഒളിപ്പിച്ചു. യേശുവിനെ പോലെ തന്നെ തന്റെ പ്രവർത്തനത്തിനുള്ള സമയമായപ്പോഴാണ് മോശയും രംഗത്ത് വന്നത്. അവനും ഒരു നായകനും യേശുവിനെ പോലെ അവനൊരു പ്രവാചകനും യേശുവിനെ പോലെ അവനും ഒരു നിയമദാതാവും ആയിരുന്നു. മോശ ഒരു മലയുടെ മുകളിൽ വെച്ച് നിര്യാതനായി. അതിനുശേഷം അവൻ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടാണ്. എന്തുകൊണ്ടെന്നാൽ 800 വർഷങ്ങൾക്ക് ശേഷം മോശ മറുരൂപ മലയിൽ യേശു ക്രിസ്തുവിനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് നാം കാണുന്നു. മരണശേഷം മോശയുടെ ശരീരം ദൈവദൂതന്മാർ എടുത്തുകൊണ്ടുപോയി. എന്നാൽ അവനെ എവിടെ അടക്കം ചെയ്തു എന്ന് ആരും അറിയുന്നില്ല. പിശാചിനു കൂടി അതറിഞ്ഞുകൂടാ. തുറന്നു പറഞ്ഞാൽ മോശ എപ്പോഴെങ്കിലും അടക്കം ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവന്റെ ജീവിതകാലം മുഴുവനും അവൻ അനുഗമിച്ചതായ ആ പാറമേൽ അവൻ മരിച്ചുവെന്നും ദൈവം അവനെ എടുത്തുകൊണ്ടുവെന്നും ഞാൻ വിശ്വസിക്കുന്നു. ക്രിസ്തുവിന്റെ ഒരു പൂർണ്ണ മാതൃകയായിരുന്നു അവൻ. മോശ ജനങ്ങൾക്ക് ഒരു രാജാവായിരുന്നു. അവനൊരു നിയമദാതാവായിരുന്നു. അവൻ ജനങ്ങളുടെ പരിരക്ഷകനുമായിരുന്നു. ക്രിസ്തു എപ്രകാരമായിരുന്നുവോ അതുപോലെയല്ല മോശയും ക്രിസ്തുവിന്റെ ഒരു മാതൃകയായിരുന്നു. മോശ വലിയ വരങ്ങളും സവിശേഷ ഗുണങ്ങളും ഉള്ളവനായിട്ടാണ് പിറന്നത് എന്ന് കാണുക. എന്നാൽ ആ ഗുണവിശേഷങ്ങൾക്ക് ജീവൻ കൈവരിക്കേണ്ട ഒരു കാര്യം അവന്റെ ജീവിതത്തിൽ നടക്കേണ്ടിയിരുന്നു. ലോക സ്ഥാപനത്തിന് മുമ്പ് തന്നെ ദൈവത്തിന്റെ വിത്ത് നമ്മിൽ ദൈവം നിക്ഷേപിച്ചിരുന്നു. ദൈവത്തിന്റെ വെളിച്ചം ആ വിത്തിൽ പതിച്ചപ്പോൾ അത് ജീവനുള്ളതായി തീർന്നു. എന്നാൽ അത് ജീവനുള്ളതാകുന്നതിന് വെളിച്ചം ആദ്യം വിത്തിൽ പതിക്കേണ്ടിയിരുന്നു. യേശു കിണറ്റടിയിൽ കണ്ട ആ സ്ത്രീയെക്കുറിച്ച് നിരവധി പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളത് ഓർക്കുമല്ലോ. അവൾ ചീത്ത പേരുള്ള ഒരു വ്യക്തിയായിരുന്നെങ്കിലും അവളുടെ ജീവിതം വളരെ മോശമായ വിധത്തിലായിരുന്നെങ്കിലും അവരുടെ പാരമ്പര്യം അവളെയോ അവളുടെ അത്തരം ജീവിതത്തെയോ കുറ്റപ്പെടുത്തിയിരുന്നില്ല. അതിനാലാണ് അവൾ ആ സ്ഥിതിയിൽ തന്നെ കഴിയുവാനിടയായത്. എന്നാൽ വെളിച്ചം ആദ്യമായി അവളിൽ പതിച്ചപ്പോൾ അത് അവൾ തിരിച്ചറിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ അതിനുള്ള പ്രതികരണം നടത്തുന്നതിന് എന്തോ എന്നേ അവളിലുണ്ടായിരുന്നു. ആഴം ആഴത്തെ വിളിക്കുമ്പോൾ മറുപടിയായി വിളി കേൾക്കുന്നതിന് എവിടെയെങ്കിലും മറ്റൊരു ആഴമുണ്ടായിരിക്കണം. മോശ ഒരു പ്രവാചകനായിരിക്കുന്നതിന് ജനിച്ചുവെങ്കിലും അവൻ വളർത്തപ്പെട്ടത് ജ്ഞാനത്തിന്റെ വഴിയിലും ഫറവോന്റെ കൊട്ടാരത്തിലുമാണ്. സെത്തി എന്ന ഫറവോന്റെ കീഴിലാണ് അവൻ വളർത്തപ്പെട്ടത്. യോസഫ് ഒരു പ്രവാചകനാണെന്ന് വിശ്വസിക്കുകയും യോസഫിനെ ബഹുമാനിക്കുകയും ചെയ്തിരുന്ന ഒരു ഫറവോനായിരുന്നു സെത്തി. എന്നാൽ സെത്തിക്ക് ശേഷം റാംസസ് ഫറവോനായി. അവൻ യോസഫിനെ കൂട്ടാക്കിയില്ല. അവൻ യോസഫിനെ അറിഞ്ഞുകൂടായിരുന്നു. അതുകൊണ്ടാണ് ഇസ്രായേൽ മക്കളുടെ കാര്യത്തിൽ കുഴപ്പം ആരംഭിച്ചത്. പ്രസംഗ വിഷയത്തിന്റെ പ്രധാന ഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായി നമുക്ക് മോശയുടെ ഈ മഹത്തായ ഗുണവിശേഷങ്ങളെ കുറിച്ച് അല്പം സംസാരിക്കാം. ഒരു വിഷയത്തിന് അടിസ്ഥാനമിട്ട ശേഷം അതിനോട് പലതും കൂട്ടിച്ചേർത്ത് ആ വിഷയം പടുത്തുയർത്തുന്നതിന് എനിക്ക് വിചിത്രമായ ഒരു രീതിയുണ്ട്. ദൈവം ഈ രാവിലെ സമയം അതിന് നമ്മെ സഹായിക്കട്ടെ. വിശ്വാസം എന്ന വരൽ ലഭിച്ചതിനായി പിറന്ന മോശയെ ഇസ്രായേലിൽ നിന്ന് ഇസ്രായേൽ ജനങ്ങളെ വിടുവിക്കുന്നതിനായി ദൈവം എരിയുന്ന മുൾപ്പടർപ്പിൽ വെച്ച് അഭിഷേകം ചെയ്ത് നിയോഗിച്ചു. എന്തെല്ലാം സവിശേഷ ഗുണങ്ങളാണ് മോശ എന്ന മനുഷ്യനിലുണ്ടായിരുന്നെന്ന് കാണുക. അവനൊരു പ്രത്യേക കാര്യത്തിനായാണ് ജനിച്ചത്. ദൈവത്തിന് അവനെക്കുറിച്ച് ഒരു പ്രത്യേക ഉദ്ദേശമുണ്ടായിരുന്നു. നിങ്ങൾ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നതിനും ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. ദൈവത്തിന്റെ ഉദ്ദേശമനുസരിച്ചുള്ള സ്ഥാനത്ത് നിങ്ങൾ വന്നു ചേരുമെങ്കിൽ നിങ്ങൾക്കും ദൈവത്തിനും എത്രമാത്രം കുഴപ്പങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും. മോശയുടെ ജനനത്തിന് ശേഷം അവനായിരിക്കേണ്ട സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് ദൈവം അവനെ അഭിഷേകം ചെയ്തു. മോശയുടെ ഉള്ളിൽ ദൈവത്തിന്റെ വിത്ത് അവന്റെ ബുദ്ധിപരമായ തത്വ സംഹിതകളോടൊപ്പം വീണ് കിടന്നിരുന്നു എന്നത് ശ്രദ്ധിക്കുക. സ്വന്തം ജനത്തെ വിളിക്കുന്നതിനായി ജനിച്ചതിനാണ് താൻ എന്ന വിശ്വാസവും അതോടൊപ്പം ഉണ്ടായിരുന്നു. എങ്കിലും എരിയുന്ന മുൾപ്പടർപ്പിൽ നിന്നും ആ വെളിച്ചം അവനിൽ ഉണ്ടായിരുന്ന വിത്തിൽ പതിക്കുന്നതുവരെ അത് ജീവനുള്ളതായിരുന്നില്ല. ആ വെളിച്ചം അവൻ എവിടെയെങ്കിലും വായിച്ചറിഞ്ഞ കാര്യമല്ല, സ്വന്തം കണ്ണുകളാൽ കണ്ടതാണ്. ദൈവം അവനോട് നേരിട്ട് സംസാരിക്കുകയും അവൻ അതിന് മറുപടി പറയുകയും ചെയ്തുവെന്ന് കാണുക. ഓ, അത് എപ്രകാരം ജീവനെ നൽകി. ഒരു പുരുഷനോ സ്ത്രീയോ ബാലനോ ബാലികയോ ആരായിരുന്നാലും അവർ തങ്ങളുടെ ബുദ്ധിപരമായ ഭാവനയിൽ വചനത്തെ ഗ്രഹിക്കുന്നത് മൂലം അതിന് പൂർണ്ണമായ ഒരു അടിസ്ഥാനം ഉണ്ടായിരിക്കില്ല എന്ന് ഞാൻ കരുതുന്നു. അവർ ആ വെളിച്ചം കാണുകയും അത് വചനത്തെ യഥാർത്ഥമാക്കി തീർക്കുകയും ചെയ്യുന്നതുവരെ. ഏതൊരു സഭയും അത് എത്ര ജ്ഞാനം നിറഞ്ഞതായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ വേദപുസ്തകം അടിസ്ഥാനപരമായി വിശ്വസിക്കുന്നവരായിക്കൊള്ളട്ടെ, എന്നാൽ ആ ദൈവിക വെളിച്ചം ജനങ്ങൾക്ക് വെളിപ്പെടുത്തുന്നതുവരെ ആ സഭ ആത്മീയ കാര്യങ്ങളിൽ പുഷ്ടി പ്രാപിക്കയില്ല എന്ന് ഞാൻ കരുതുന്നു. അവർക്ക് അതിനോട് സംസാരിക്കാൻ കഴിയുകയും അവരോട് തിരിച്ച് സംസാരിക്കുകയും ചെയ്യുന്ന എഴുതപ്പെട്ട തിരുവചനത്തെ ന്യായീകരിച്ച് കാണിക്കുന്ന എന്തോ ഒന്നാണ് അത്. ഓർമ്മിക്കുക, മോശ എരിയുന്ന മുൾപ്പടപ്പ് കണ്ടപ്പോൾ വചന സത്യമെന്ന് നേരിട്ടറിഞ്ഞു. ദൈവത്തിന്റെ വചനമായിരുന്നു. ഈ ശബ്ദം എന്താണ് അല്ലെങ്കിൽ ഈ കാണുന്നത് എന്താണ് എന്നെല്ലാം പറഞ്ഞ് മോശ പരിഭ്രമിച്ചില്ല. കാരണം ദൈവം ഉൽപ്പത്തി പുസ്തകത്തിൽ നേരത്തെ തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്നു ആ ദേശക്കാരെ സേവിക്കും, അതിന്റെ ശേഷം അവർ വളരെ സമ്പത്തോടും കൂടെ പുറപ്പെട്ടു പോരും, അമോര്യരുടെ അക്രമം ഇതുവരെ തികഞ്ഞിട്ടില്ല എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ദൈവം അത് പറഞ്ഞിരുന്നു. ഇസ്രായേൽ ജനങ്ങൾ ഒരു അന്യദേശത്തെ പരദേശികളായി 400 സംവത്സരം പാർക്കുമെന്നും എന്നാൽ തന്റെ ശക്തിയുള്ള കരത്താൽ അവരെ വിടുവിച്ച് തിരികെ കൊണ്ടുവരുമെന്നും ദൈവം അരളി ചെയ്തിരുന്നു. എരിയുന്ന മുൾപ്പടർപ്പിനെരിയെ നിൽക്കുമ്പോൾ മോശയ്ക്ക് ഇത് ബുദ്ധിപരമായി അറിയാമായിരുന്നു. ദൈവത്തിന്റെ വിത്ത് അവന്റെ ഹൃദയത്തിൽ വീണു ഉടമ്പുണ്ടായിരുന്നു. എങ്കിലും അവന്റെ മാനസിക ബുദ്ധിക്കനുസരണമായി ഇസ്രായേൽ മക്കളെ വിടുവിക്കുന്ന ദൈവദിനത്തെ പ്രാവർത്തികമാക്കുവാൻ അവൻ ശ്രമിച്ചു. എന്തുകൊണ്ടെന്നാൽ ഇസ്രായേൽ മക്കളെ വിടുവിക്കുന്നതിനായിട്ടാണ് താൻ ജനിച്ചതെന്ന് അവൻ അറിഞ്ഞിരുന്നു. തിരുവെഴുത്തിൽ പറഞ്ഞിരുന്ന സമയമനുസരിച്ച് അവർ 400 വർഷങ്ങൾ മിസ്രയീമിൽ പ്രവാസികളായിരുന്നുവെന്നും അവനറിയാമായിരുന്നു. കുറച്ചു സമയത്തിനു മുമ്പേ ഉൽപ്രാവണത്തെ കുറിച്ച് ഒരാൾ എന്നോട് ചോദിക്കുകയുണ്ടായി. നാമം ഈ ലോകത്തിൽ നമ്മുടെ ജീവിതം ഏതാണ്ട് പൂർത്തിയാക്കി വരികയാണെന്ന് നമുക്കറിയാം. മധ്യാകാശത്തിൽ നാം എടുത്തുകൊള്ളപ്പെടുന്നത് എത്രയും സമീപത്തായിരിക്കുന്നു. അങ്ങനെ എടുത്തുകൊള്ളപ്പെടുന്നതിനൊക്കെ ഒരു വിശ്വാസത്തിനായി റാപ്ചറിംഗ് ഫെയ്ത്ത് നാം പ്രത്യാശയോടെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ആ വിശ്വാസം എല്ലാ സഭകളെയും ഒന്നുചേർക്കുകയും നമ്മുടെ ഇപ്പോഴുള്ള ഭൗതിക ശരീരങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്ന ഒരു ദൈവീയ ശക്തി നൽകുകയും ചെയ്യും. മരിച്ചുപോയ ഒരുവനെ വീണ്ടും ഉയർപ്പിച്ച് നമ്മുടെ കൺമുന്നിൽ തന്നെ നിർത്താൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് നാം കാണുന്നത്. ഒരു മനുഷ്യനെ അവന്റെ നിലയിലായിരിക്കുമോ എന്ന് തോന്നിപ്പിക്കുന്ന വിധം കാർന്നിന്ന് നശിപ്പിക്കുവാൻ ശക്തമായ ക്യാൻസർ രോഗത്തെ പൂർണ്ണമായും സൌഖ്യമാക്കി അവനെ ആരോഗ്യവും ബലവുമുള്ളവനാക്കി തീർക്കുന്ന ദൈവശക്തി നാം കാണുമ്പോൾ ഈ പ്രാപണത്തിന് അല്ലെങ്കിൽ എടുത്തുകൊള്ളപ്പെടുന്നതിനൊക്കെതായ വിശ്വാസം ജനങ്ങളിൽ ഉളവാകേണ്ടതാണ്. ആ വെളിച്ചം ആകാശത്തിൽ മിന്നി പ്രകാശിക്കുകയും കാഹള ശബ്ദം മുഴങ്ങുകയും ചെയ്യുമ്പോൾ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ ഒന്നായി ചേർക്കപ്പെടുകയും നിമിഷ നേരത്തിനുള്ളിൽ രൂപാന്തരപ്പെട്ട് ആകാശത്തിൽ എടുക്കപ്പെടുകയും ചെയ്യും. അതെ, അങ്ങനെയൊന്ന് സംഭവിക്കാൻ പോവുകയാണ്. നമ്മുടെ വൈദിക സ്കൂളുകൾക്ക് അപ്രകാരം ഒരു ക്രിസ്തുവിൻ ശരീരത്തെ ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുകയില്ല. എങ്കിലും ബുദ്ധിപരമായി അവരുടെ നിലപാട് ശരി തന്നെ. എന്നാൽ ആ വെളിച്ചത്തെ നിങ്ങൾ സന്ധിക്കണം. അത് നിങ്ങൾ കണ്ടെത്തേണ്ടതായുണ്ട്. മോശ തന്റെ മഹത്തായ വിളിയെ ദൈവവചനത്തെ ആധാരമാക്കി എടുത്തപ്പോൾ ഒരു ദിവസം അവൻ ആ വെളിച്ചം കണ്ടു. വചനമാകുന്ന ദൈവം അവനോട് സംസാരിക്കുകയും ചെയ്തു. അവിടെ വെച്ച് അവൻ അഭിഷേകം ചെയ്യപ്പെട്ടു. ആ അഭിഷേകം മോശയുടെ ഉള്ളിലിരുന്നതിനെയും അത് വിശ്വസിച്ച അവന്റെ ജ്ഞാനത്തെയും ദൈവത്തെങ്കിലുള്ള അവന്റെ വിശ്വാസം എല്ലാം അഭിഷേകം ചെയ്യപ്പെട്ട് അവനെ അവന്റെ അമ്മയിൽ നിന്ന് വേർപിരിച്ചെടുത്തു. ആ വെളിച്ചം അവനെ സന്ധിച്ചപ്പോഴെല്ലാം അവനിലുള്ള വിശ്വാസം അഭിഷേകം ചെയ്യപ്പെട്ടു. എത്ര മഹത്തായ അഭിഷേകം! അവൻ അതിനായി നിയോഗിക്കപ്പെട്ടു. മോശ തന്റെ അമ്മയിൽ നിന്നും അവൻ തന്റെ ജനത്തെ വിടുവിപ്പാനുള്ളവനാണെന്നും ആ കാലഘട്ടത്തിലാണ് താൻ ജീവിക്കുന്നതെന്നും മറ്റും ബുദ്ധിപരമായി അവൻ മനസ്സിലാക്കിയിട്ടുണ്ടാകണം. ആ കാര്യത്തിൽ അവന്റെ വിശ്വാസം അല്പം ചോർന്നുപോയതിനാൽ അവനൊരു പരാജയമായി അവന് തന്നെ അനുഭവപ്പെട്ടു. എന്നാൽ അവൻ ആ മുൾപ്പടത്തിനടുത്തേക്ക് വന്നപ്പോൾ ഇസ്രായേൽ മക്കളുടെ നിലവിളി എന്റെ അടുത്ത് എത്തിയിരിക്കുന്നു. അവരുടെ പിതാക്കന്മാരായ അബ്രഹാമിനോടും ഇസാഖിനോടും യാക്കോബിനോടും ഞാൻ ചെയ്തിരിക്കുന്ന വാഗ്ദത്തം ഞാൻ ഓർക്കുന്നു. അവരെ മിസ്രയേലിന്റെ കയ്യിൽ നിന്ന് വിടുവിപ്പാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നുവെന്ന് ദൈവം അവനോട് അരുളി ചെയ്തു. ഞാൻ എന്ന് പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ അവരെ വിടുവിപ്പിനായി ഇറങ്ങി വന്നിരിക്കുന്നു. അതിനോടുകൂടി ഞാൻ ഇത്രയും ചേർത്ത് പറയട്ടെ, അത് തെറ്റായി തോന്നുമെങ്കിൽ ദൈവമേ എന്നോട് ക്ഷമിച്ചാലും. ദൈവം പറഞ്ഞു, മനുഷ്യനിൽ കൂടിയല്ലാതെ ഞാൻ ഭൂമിയിൽ പ്രവർത്തിക്കയില്ല. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തുന്നതിന് ഒരു മനുഷ്യനെ അതിനായി ഞാൻ കണ്ടെത്തുമ്പോൾ മാത്രമാണ് ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. അവരെ വിടുവിപ്പാനായി ഞാൻ നിന്നെ അയക്കുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഞാൻ നിന്റെ വായോട് കൂടെയിരിക്കും. നീ ഈ വടിയും എടുത്തുകൊള്ളുക. മോശ ചോദിച്ചു, നീ ഇതെല്ലാം പ്രവർത്തിക്കുവാൻ പോകുന്നുവെന്നും എന്നെ അതിനായി അഭിഷേകം ചെയ്തയച്ചുവെന്നും ഏതൊന്നിനാൽ ഞാൻ അറിയും? അതിന് ദൈവം, നിന്റെ കയ്യിലിരിക്കുന്ന എന്തെന്ന് ചോദിച്ചു. മോശ പറഞ്ഞു, ഒരു വടി. ദൈവം അത് നിലത്തിടുക എന്ന് കൽപ്പിച്ചു. അത് നിലത്തിട്ടപ്പോൾ ഒരു സർപ്പമായി തീർന്നു. മോശ അതിനെ കണ്ട് ഓടിപ്പോയി. യഹോവ അവനോട്, നിന്റെ കൈ നീട്ടി അതിനെ വാലിന് പിടിക്കുക എന്ന് കൽപ്പിച്ചു. അവൻ കൈ നീട്ടി അതിനെ പിടിച്ചു. അത് അവന്റെ കയ്യിൽ ഒരു വടിയായി തീർന്നു. ദൈവം അവനോട്, നിന്റെ കൈ മാർവിടത്തിലിടുക എന്ന് കൽപ്പിച്ചു. അവൻ കൈ മാർവിടത്തിലിട്ടു. പുറത്തെടുത്തപ്പോൾ കൈ കുഷ്ഠമുള്ളതായി കണ്ടു. നിന്റെ കൈ വീണ്ടും മാർവിടത്തിലിടുക എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ ചെയ്തപ്പോൾ ആ കൈ സൗഖ്യമായി. മോശ ദൈവത്തിന്റെ മഹത്വം കണ്ടു. മോശയ്ക്ക് പിന്നീട് ചോദ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ മരുഭൂമിയിലേക്ക് വീണ്ടും ഓടിപ്പോയില്ല എന്നത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? അവൻ അഭിഷേകം ചെയ്യപ്പെട്ടുവെന്ന് അവൻ അറിഞ്ഞു. അവന്റെ ഹൃദയത്തിൽ ഈ കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നത് അവനറിയാമായിരുന്നു. മോശയിലുണ്ടായിരുന്ന ഈ വിശേഷ ഗുണങ്ങൾ എല്ലാം ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ടു. അവന്റെ വേലയ്ക്കായി അത് അവനെ ഒരുക്കി. മിസ്രയീമിലേക്ക് പുറപ്പെടുവാൻ അവൻ തയ്യാറായി. അവൻ മിസ്രയീമിലേക്ക് പുറപ്പെട്ടു. ദൈവം അവനോട് പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെയിരിക്കും. അത് എല്ലാ പ്രശ്നങ്ങളും അവസാനിപ്പിക്കുന്നു. ഞാൻ നിന്നോട് കൂടെയിരിക്കുമെന്ന ദൈവത്തിന്റെ വാഗ്ദത്തം മാത്രം മോശയ്ക്ക് അറിഞ്ഞാൽ മതിയായിരുന്നു. അവന്റെ വെല്ലുവിളിയെക്കുറിച്ച് അവനെ അത് മാത്രം മതിയായിരുന്നു. ദൈവം അവനോട് പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെയിരിക്കും. മോശ അവകാശപ്പെട്ടതും ദൈവം ന്യായീകരിച്ചു. ഞാൻ ദൈവത്തെ കണ്ടു എന്ന് മോശ അവകാശപ്പെട്ടു. ഞാനാവുന്നു എന്നുള്ളവൻ എന്നെ അയച്ചു എന്ന് അവരോട് പറയണമെന്ന് ദൈവം അവനോട് പറഞ്ഞു. എന്നാൽ ഇസ്രായേൽ ജനങ്ങൾ, ഇതാ വേറൊരു എബ്രായൻ നമ്മെ അടിമവേലയിൽ നിന്ന് വിടുവിക്കുമെന്ന് പറഞ്ഞ് മുമ്പ് വന്നിട്ടുള്ള ക്രിക്കന്മാരെ പോലെ ഒരാൾ എന്ന് പറഞ്ഞിരിക്കാം. എപ്പോഴെങ്കിലും ജനങ്ങൾ അടിമകളായിരിക്കുകയോ അല്ലെങ്കിൽ അസ്വതന്ത്രരായിരിക്കോ ചെയ്യുമ്പോൾ അതുപോലെയുള്ള കൗശലക്കാർ ഒരു പക്ഷേ വരാനിടയുണ്ട്. എന്നാൽ മോശ അങ്ങനെയുള്ളവനായിരുന്നില്ല. മോശയ്ക്ക് ദൈവം വാഗ്ദത്തം നൽകിയിരുന്നു, ഞാൻ നിന്നോടുകൂടെയിരിക്കും. ഞാൻ നിന്നിലുണ്ടായിരിക്കും. എന്റെ വചനങ്ങൾ നിന്റെ വചനങ്ങളായിരിക്കും. എന്റെ വചനങ്ങളെ നീ സംസാരിക്കണം. ഞാൻ നിന്നോട് കൽപ്പിക്കുന്നൊക്കെ നീ പറയണം എന്നെല്ലാം ദൈവം മോശയോട് അരളി ചെയ്തിരുന്നു. മോശ അവിടെ ചെന്ന് അവരോട് ഇങ്ങനെ പറഞ്ഞു. അവൻ ഫറവോന്റെ സന്നിധിയിൽ ചെന്ന് നിന്നിട്ട്, എന്റെ ജനത്തെ വിട്ടയക്ക, എബ്രായരുടെ ദൈവമായ യഹോവ എന്നെ നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ ഫറവോൻ അവരെ വിട്ടയച്ചില്ല. അതിനാൽ മോശ അവിടെ കൂടിയിരുന്ന മൂപ്പന്മാരുടെയും ഫറവോന്റെയും മുമ്പാകെ ഒരു അടയാളം പ്രവർത്തിച്ചു കാണിച്ചു. ദൈവം ചെയ്തു കാണിച്ച അതേ അടയാളങ്ങളെല്ലാം ചെയ്തു കാണിച്ചു. അവൻ പറഞ്ഞു, നാളെ ഈ സമയമാകുമ്പോൾ സൂര്യൻ അസ്തമിക്കും, മിസ്രയീം ദേശത്തെ കൂരിരുൾ ഉണ്ടാവും. അതുപോലെ തന്നെ കൂരിരുട്ടുണ്ടായി. മോശ പറഞ്ഞു, മിസ്രയീൽ ദേശം മുഴുവനും നായിച്ചുകൊണ്ട് നിറയും. അങ്ങനെ സംഭവിക്കേണ്ടതിന് അവൻ തന്റെ വടി ദേശത്തിന് നേരെ നീട്ടി, ദേശം നായിച്ചയാൽ നിറഞ്ഞു. ദൈവം കൽപ്പിച്ച പ്രകാരം മോശ പ്രവചിച്ചതുപോലെ തന്നെ എല്ലാം സംഭവിച്ചു. അത് ദൈവമായിരുന്നു പ്രവർത്തിച്ചത്. ജനനത്തിങ്കിൽ തന്നെ ദൈവം മോശയെ വിളിച്ച് വേർതിരിച്ചു. വിശ്വാസം എന്ന മഹത്തായ വരം അവന് നൽകി. ദൈവം താഴെ ഇറങ്ങിയെന്ന് അവനിലുണ്ടായിരുന്ന വിശേഷ ഗുണങ്ങളെ അഭിഷേകം ചെയ്യുകയും ദൈവത്തിന്റെ വചനം നൽകി അവനെ മിസ്രയീമിലേക്ക് അയക്കുകയും ചെയ്തു. മോശ അവകാശപ്പെട്ടതിനെ ദൈവം ന്യായീകരിച്ചു കൊടുത്തു. എത്ര കാപട്യക്കാർ അവനെതിരായി എഴുന്നേറ്റിട്ടും എന്തെല്ലാം സംഭവിച്ചിട്ടും ദൈവം മോശയിൽ കൂടി സംസാരിക്കുകയും മോശ ആരെന്ന് വിവേചിച്ചറിയുന്നതിന് അത് കാരണമാവുകയും ചെയ്തു. മോശ പറഞ്ഞതിനെ ദൈവം മാനിച്ചു. ആ കാര്യം ഒരിക്കലും നിങ്ങൾ മറന്നുകളയരുതെന്ന് ഞാൻ പ്രത്യേകം പറയട്ടെ. മോശ പറഞ്ഞതെല്ലാം ദൈവം മാനിച്ചു. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിന്റെ വചനം മോശയുടെ ഉള്ളിലുണ്ടായിരുന്നു. ഞാൻ നിന്റെ വായോടുകൂടെ ഇരുന്ന് നീ സംസാരിക്കേണ്ട നിനക്ക് ഉപദേശിച്ചു തരും എന്ന് ദൈവം അരുളി ചെയ്തിരുന്നു. ദൈവത്തിന് പറയാനുള്ളതെല്ലാം ദൈവം മോശയിൽ കൂടി സംസാരിച്ചു. അത് അവന്റെ എല്ലാ അവകാശവാദങ്ങളെയും ന്യായീകരിച്ചു. മോശയുടെ പരമരഹസ്യമായ ജനത്തെപ്പറ്റിയും മറ്റും അവന്റെ അമ്മ അവനോട് പറഞ്ഞിട്ടുണ്ടാകണം. ഇസ്രായേൽ ജനങ്ങൾ വിമോചിക്കപ്പെടേണ്ട കാലമെടുത്തപ്പോൾ ലേവിയുടെ വംശജരായ അമ്രാം യോഖേബെത് ദമ്പതികൾ തങ്ങൾക്ക് ഒരു വീണ്ടെടുപ്പുകാരനെ അയക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. വാഗ്ദത്തത്തിന്റെ കാലമെടുത്തപ്പോൾ ജനങ്ങൾ വാഗ്ദത്ത നിവൃത്തിക്ക് വേണ്ടി അതിയായ ആശയോടെ അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. മോശയുടെ അമ്മ യോഖേബെത് അവൾ എല്ലാ വിധത്തിലും അവന്റെ രക്ഷകർത്താവും ഗുരുവുമായിരുന്നു. അനേക പ്രാവശ്യം അവനോട് പറഞ്ഞിട്ടുണ്ടാകണം താൻ ഇപ്രകാരം അതിനുവേണ്ടി പ്രാർത്ഥിച്ചു എന്നും, മോനെ മോശ, നീ ജനിക്കുമ്പോൾ തന്നെ ഒരു നല്ല കുട്ടിയായിട്ടാണ് ജനിച്ചത്. മറ്റുള്ളവരെക്കാൾ നീ ഒരു വ്യത്യാസപ്പെട്ടവനായിരുന്നു. ചില വിശേഷ കാര്യങ്ങൾ നിന്റെ ജന്മസമയത്ത് സംഭവിക്കുകയുണ്ടായി. കുറച്ചു നാളുകൾക്ക് മുമ്പേ കുട്ടികൾക്ക് ഞാനൊരു നാടകം എഴുതി കൊടുത്തു. അതിൽ അമ്രാം തന്റെ മുറിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദൈവദൂതൻ അവിടെ പ്രത്യക്ഷപ്പെട്ടവന്റെ വാളൂരി വടക്കു ദിശയിലേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് പറയുന്നു, നിനക്ക് ഒരു മകൻ ജനിക്കും, അവൻ ഇസ്രായേൽ മക്കളെ വടക്ക് വാഗ്ദത്ത നാട്ടിലേക്ക് കൊണ്ടുപോകും. അത് ചെറിയ കുട്ടികൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയുള്ള ഒരു നാടകമായിരുന്നു. പ്രായപൂർത്തി വന്ന നിങ്ങളുടെ ബുദ്ധിക്കനുസരണമായി ഗ്രഹിക്കുവാൻ തക്ക ജ്ഞാനം അവർക്കില്ലല്ലോ. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുന്നത് പോലെ കാര്യങ്ങൾ ഗ്രഹിക്കാൻ സാധിക്കും. മോശയുടെ അമ്മ ഇതെല്ലാം മോശയോടെ പറഞ്ഞിരുന്നുവെങ്കിലും മോശയ്ക്ക് മറ്റൊരു തരത്തിൽ ഒരു സന്ധിക്കൽ ആവശ്യമായിരുന്നു. അവന് ലഭിച്ച പ്രബോധനമെല്ലാം നല്ലത് തന്നെ, എന്നാൽ അവന് ദൈവത്തോടെ വ്യക്തിപരമായ ഒരു സന്ധിക്കൽ ആവശ്യമായിരുന്നു. അതുതന്നെയാണ് ഇന്നത്തെ ലോകത്തിന് ആവശ്യമായതും ഇന്നത്തെ സഭയ്ക്കും അത് ആവശ്യമായിരിക്കുന്നു. ദൈവത്തിന്റെ പുത്രന്മാരും പുത്രിമാരും എന്ന നിലയിൽ എല്ലാവർക്കും അത് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്, ദൈവവുമായി വ്യക്തിപരമായ ഒരു സന്ധിക്കൽ. ദൈവവചനം സത്യമെന്ന് നിങ്ങൾക്കറിയാം, എന്നാൽ അതുമായി നിങ്ങൾ സന്ധിക്കുമ്പോൾ അതിലെ കാര്യങ്ങൾ നടക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ ശരിയായ പാതയിൽ തന്നെയാണെന്ന് നിങ്ങൾ അറിയുന്നു. ശ്രദ്ധിക്കുക, അതെല്ലാം ദൈവവചനത്തിന് അനുസരണമായി തന്നെയായിരിക്കും. ദൈവവചനത്തോടെ ശരിയായി തന്നെ അത് നിൽക്കും. അമ്രാമിന്റെ പ്രാർത്ഥനയും തിരുവചനത്തിന് അനുസരണമായിരുന്നു. ഇസ്രായേൽ മക്കളുടെ പ്രാർത്ഥനയും വാഗ്ദത്ത വചനത്തിന് അനുസരണമായിരുന്നു. ആ കാലത്തിൽ അവർ നിറവേറപ്പെടുമെന്ന് ദൈവം അവർക്ക് വാഗ്ദത്തം നൽകിയിരുന്നു. വാഗ്ദത്ത നിവൃത്തിക്ക് വേണ്ടി അവർ പ്രാർത്ഥിച്ചു. അതിനായി ഒരു പൈതലും പിറക്കപ്പെട്ടു. ശ്രദ്ധിക്കുക, ഓ, ഞാനിതത്രമാത്രം ഇഷ്ടപ്പെടുന്നു. എബ്രായ കുഞ്ഞുങ്ങളെ കൊല്ലുന്നതിന് ഫറവോൻ ഉത്തരവിട്ടു. കുഞ്ഞുങ്ങൾ വാളിനിരയാക്കപ്പെട്ടു. പിഞ്ചു ശരീരങ്ങൾ മുതലകൾക്ക് ഇട്ടുകൊടുത്തു. ആ കുഞ്ഞുങ്ങളുടെ ശരീരങ്ങൾ തന്നെ മുതലകൾ ഒരുപക്ഷെ തടിച്ചു
കൊടുത്തിരിക്കണം.
എന്നാൽ തിരുവചനം പറയുന്നു, മോശയുടെ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ കൊന്നുകളയുന്നതിനുള്ള ഫറവോന്റെ കൽപ്പനയെ ഭയപ്പെട്ടില്ല എന്ന്. വിശേഷപ്പെട്ട എന്തോ ഒന്നേ അവരുടെ കുട്ടിയിൽ അവർ കണ്ടിരുന്നു. അവരുടെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരമാണ് ആ പൈതലെന്നും അവർ മനസ്സിലാക്കി. മോശയ്ക്ക് ഇതെല്ലാം പശ്ചാത്തലമായി ഉണ്ടായിരുന്നു. ഇസ്രായേൽ ജനങ്ങളെ വിടിയിക്കുന്നതിന് വേണ്ടിയാണ് താൻ അയക്കപ്പെട്ടതെന്ന് മോശ അറിഞ്ഞിരുന്നു. അതിനുള്ള പശ്ചാത്തലമെല്ലാം എങ്ങനെ ഒരുക്കപ്പെട്ടുവെന്ന് ശ്രദ്ധിക്കുക. ഒരു കാര്യം സംഭവിക്കുമെന്ന് തിരുവനന്തപുരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ അത് സംഭവിക്കുന്നു. ഒരു പ്രത്യേക കാലഘട്ടത്തിൽ അത് സംഭവിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ സമയത്ത് തന്നെ സംഭവിക്കും. ഒരു നിശ്ചിത സമയത്ത് അത് സംഭവിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ സംഭവിക്കുന്നു. ഈ സംഭവങ്ങളെല്ലാം ഒന്നിച്ചുകൂടി ഒരു ചിത്രം നമുക്ക് മുമ്പിൽ വരച്ചു കാണിക്കപ്പെടുന്നു. ഓ, ഈ കൂടാരം ഈ രാവിലെ നേരം എപ്രകാരമാണ്! സഹോദരൻ നെവിൽ, ഇവിടെ കൂടി വരുന്ന ഈ അന്ത്യകാലത്തിലെ ജനങ്ങളായ നാം നമ്മുടെ തല നരച്ചു തുടങ്ങുന്നത് കാണുമ്പോൾ, നമ്മുടെ തോളുകൾ പ്രായം മൂലം കീഴോട്ട് ഇടഞ്ഞു തുടങ്ങുന്നത് കാണുമ്പോൾ, ഈ ലോകം ഇന്നത്തെ നിലയിൽ ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ, നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന വാഗ്ദത്തം എത്രയും വേഗം അടുത്തു വരുന്നത് നമുക്ക് കാണുവാൻ കഴിയും.
അത്
നിങ്ങൾ യഥാർത്ഥത്തിൽ അറിയുന്നുവെങ്കിൽ അത് നിങ്ങളെ നിദ്രയിലേക്ക് കൊണ്ടുപോകും. അപ്രകാരമുള്ള ഒരു ഉൽപ്രാവണം നിങ്ങൾ അറിയാതെ തന്നെ സംഭവിക്കും. നിങ്ങളിപ്പോൾ കാണുകയും അറിയുകയും ചെയ്യുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങൾ ഗ്രഹിക്കുന്നുവെങ്കിൽ, ഒരു പുരുഷനോ സ്ത്രീക്കോ ആൺകുട്ടിക്കോ പെൺകുട്ടിക്കോ ഉൽപ്രാവണ സമയത്ത് തങ്ങളുടെ കൈകൾ ഉയർത്തി യേശുവെ നമുക്ക് പോകാമെന്ന് പറയുവാൻ കഴിയും. ഓ, ആ സമയം എത്ര ആസന്നമായിരിക്കുന്നു എന്ന് കാണുന്നില്ലേ? മോശ താൻ ഇസ്രായേൽ മക്കളെ ഒടിയിക്കുന്നതിന് വേണ്ടി ജനിച്ചവനാണെന്ന് അറിഞ്ഞിരുന്നു. എബ്രായ ജനങ്ങൾ തങ്ങളുടെ കഠിനമായ വേല നിമിത്തം എങ്ങനെ കഷ്ടപ്പെടുന്നുവെന്ന് മോശ ജനലിലൂടെ നോക്കിക്കാണുമായിരുന്നു. അവൻ പെട്ടെന്ന് തിരുവനന്തപുരം തുറന്ന്, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരിക്കും, ബലമുള്ള കൈകളാൽ ഞാൻ അവരെ ഒടിയിക്കും എന്ന് എഴുതിയിരിക്കുന്നത് വായിച്ചു നോക്കും. മോശ അതിനായുള്ള കൽപ്പന ലഭിച്ച് അഭിഷേകം പ്രാപിച്ച് തിരികെ വന്നപ്പോൾ താൻ അതിനുവേണ്ടിയാണ് ജനിച്ചതെന്ന് അവനെ അറിയാമായിരുന്നു. വിശ്വാസത്താൽ മോശ ആ ജനങ്ങളെ കാണുകയും അവർ ദൈവത്തിന്റെ മക്കളെന്ന് അറിയുകയും ചെയ്തു. എന്തുകൊണ്ടെന്നാൽ ദൈവജനം അപ്രകാരം പറഞ്ഞിരുന്നു. അവർ ഈ ലോകത്തിന്റെ മക്കളായിരുന്നില്ല, മറ്റു ജനങ്ങളെ പോലെയും ആയിരുന്നില്ല. അവർ ഒരു വേറിട്ട ജനമായിരുന്നു. മിസ്രൈമിന്റെ മനമയക്കുന്ന പകിട്ടിൽ ഇസ്രായേൽ ജനങ്ങൾ ചവലരും മതഭ്രാന്തരുമായി എണ്ണപ്പെട്ടു. ഫറവോന്റെ പുത്രനായിരിക്കേണ്ടവനും രാജ്യഭാരം ഏറ്റെടുക്കേണ്ടവനുമായിരുന്നു മോശ. എന്നാൽ മോശയുടെ ഉള്ളിൽ യഥാർത്ഥമായ വിശ്വാസം ഇസ്രായേലിലെ ആഡംബരത്തെ നോക്കുവാനോ അതിനെ അവകാശമാക്കുവാനോ ആഗ്രഹമില്ലാത്ത എന്തോ ഒന്നുണ്ടായിരുന്നു. അവൻ ദൈവത്തിന്റെ വാഗ്ദത്തത്തെയാണ് നോക്കിക്കണ്ടത്. അതിന്റെ സമയം ആസന്നമായിക്കൊണ്ടിരിക്കുന്നത് അവൻ അറിഞ്ഞു. അവന്റെ ഹൃദയത്തിൽ എന്തെല്ലാം ചിന്തകൾ ഉണ്ടായിട്ടുണ്ടാകണം. ഞാൻ ഒരു ദിവസം മോശയെ അങ്ങേത്തരത്തെ സന്ധിക്കുമ്പോൾ അതേക്കുറിച്ചെല്ലാം അവനോട് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഇതെല്ലാം കിർക്കാണ് സഹോദര എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. അല്ല, അങ്ങനെയല്ല. ദൈവത്തിന്റെ കൃപയാൽ ഞാൻ അവനെ കാണുക തന്നെ ചെയ്യും. അതെ സർ, ഒരു ദിവസം ഞാൻ മോശയോട് തന്നെ സംസാരിക്കും. ആ കാര്യങ്ങളെല്ലാം ചോദിക്കുവാൻ ഞാൻ എത്രമാത്രം ഇഷ്ടപ്പെടുന്നുവെന്നോ. മോശ അതിനുവേണ്ട ഒരുക്കങ്ങളെല്ലാം നടത്തിയപ്പോൾ ജനങ്ങൾ നിന്നെ വിശ്വസിക്കില്ല, അപ്രകാരമൊന്നും നടക്കാൻ പോകുന്നില്ല എന്നെല്ലാം സാത്താൻ പറഞ്ഞ് അതേ കലക്കിമറിക്കാൻ ശ്രമിച്ചിരിക്കാം. എന്നാൽ മോശയുടെ ഉള്ളിലുണ്ടായിരുന്ന വിത്തിൽ ആ വെളിച്ചം പതിച്ചപ്പോൾ അതേ ജീവനുള്ളതായി തീർന്നു. എന്തോ സംഭവിക്കാൻ പോകുന്നുവെന്ന് മോശയുടെ ഉള്ളിൽ തന്നെ മോശ അറിഞ്ഞു. മോശ തന്റെ കടിയാരം നോക്കി അത് ഏത് സമയമായിരിക്കുമെന്ന് മനസ്സിലാക്കി. അവൻ അത് അറിഞ്ഞിരുന്നു. അവൻ അത് നോക്കി ഗ്രഹിക്കുമ്പോൾ അവന്റെ ഹൃദയത്തിൽ എന്തെല്ലാം ചിന്തകൾ ഉയർന്നിരിക്കാം. എല്ലാ കാര്യങ്ങളും മോശയിൽ ഒത്തിണങ്ങിയിരുന്നു. തിരുവചന പ്രകാരമുള്ള സമയം, അവന്റെ മാതാപിതാക്കളുടെ പ്രാർത്ഥന, വിശേഷപ്പെട്ടതായ ഒരു ജനനം, അവന് വ്യത്യാസപ്പെട്ട വിധത്തിലായിരുന്നു. ആരംഭം മുതൽ തന്നെ അവനിൽ എന്തോ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. എന്നാൽ അത് കാര്യമാക്കാതെ ഇസ്രായേൽ ജനങ്ങളെ ഉദ്ദേശിക്കുന്നതിന് തനിക്ക് ഫറവോന്റെ കൊട്ടാരത്തിൽ ലഭിച്ചിരുന്ന സൈന്യശേഷണം ഉപയോഗിച്ചാലും തന്നെ അവൻ ചിന്തിച്ചു നോക്കിയിരിക്കണം. എന്നാൽ അത് പൂർണ്ണ പരാജയമായിരിക്കുമെന്ന് അവൻ മനസ്സിലാക്കി. അതിനുശേഷം അവൻ മരുഭൂമിയിലേക്ക് പുറപ്പെട്ടു പോയി. അവിടെ വെച്ച് മനോഹരണിയായ ഒരു എത്യോപ്യൻ ഖനിയെ വിവാഹം കഴിക്കുകയും അവർക്ക് ഗേർസോം എന്നൊരു പുത്രൻ ജനിക്കുകയും ചെയ്തു. ഒരു ദിവസം ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പർവ്വതത്തിന് മുകളിൽ ഒരു മുൾപടർപ്പ് തീ പിടിച്ചു കത്തുന്നത് മോശ കണ്ടു. ആ കാഴ്ച എന്താണെന്ന് അറിയുന്നതിന് ഉടനെ അവൻ അവിടേക്ക് ചെന്നു. അവന്റെ ബുദ്ധിയാലോ പ്രതിഭയാലോ മിഥ്യാസങ്കല്പം മൂലമോ അല്ല അവൻ അവിടേക്ക് ചെന്നത്. എന്നാൽ അബ്രഹാമിന്റെ ദൈവം അവനിൽ വസിച്ചിരുന്നു. വെളിച്ചമായി, അഗ്നിസ്തംഭമായി, മുൾപടർപ്പിൽ അഗ്നിയായി, തീ ആളിക്കത്തിക്കൊണ്ടിരുന്നെങ്കിലും മുൾപടർപ്പ് വെന്തുപോകാതിരിക്കുന്നതായി അവൻ കണ്ടു. തിരുവചനത്തിന്റെ ശബ്ദം, ദൈവത്തിന്റെ ശബ്ദം മുൾപടർപ്പിന്റെ നടുവിൽ നിന്ന് അവനോട് സംസാരിച്ചു. ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു, നീയാണ് അതിനുള്ളവൻ. ആ ഉദ്ദേശത്തിനായിട്ടാണ് ഞാൻ നിന്നെ എഴുന്നേൽപ്പിച്ചിരിക്കുന്നത്. ഇസ്രായേൽ മക്കളെ ഒടുവിപ്പാൻ നീ പോയാണെന്ന് അടയാളങ്ങളാൽ ഞാൻ നിനക്ക് തെളിയിച്ചു തരും. എന്തുകൊണ്ടെന്നാൽ എന്റെ വചനം നിറവേറണം. ഓ, ഈ നാളുകൾക്കായുള്ള അവന്റെ വചനവും നിറവേറണം. നാം ജീവിക്കുന്ന സമയം അതാണ്. മറ്റുള്ളവർ എന്തു തന്നെ പറഞ്ഞാലും വചനം നിറവേറപ്പെടുക തന്നെ ചെയ്യും. ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകും, എന്നാൽ ദൈവത്തിന്റെ വചനത്തിന് മാറ്റമുണ്ടാകില്ല. മോശയിൽ ഇതെല്ലാം ഒത്തുചേർന്ന് എല്ലാ വശങ്ങളിൽ കൂടിയും അത് അവനിൽ കാണപ്പെട്ടപ്പോൾ അവന്റെ വിശ്വാസത്തെ അത് അഭിഷേകം ചെയ്തു. ആമേൻ. എത്ര മഹനീയമായ ഒരു ചിന്താ വിഷയമാണത്. തിരുവചനം തന്നെ അത് എന്തായിരുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. അതിന്റെ തെളിവെന്നവണ്ണം ദൈവം അവനോട് സംസാരിക്കുകയും ചെയ്തു എന്നത് അവന്റെ ഉള്ളിലുണ്ടായിരുന്ന വിശ്വാസത്തെ അവന്റെ വേലയ്ക്കായി പോകുന്നതിന് അവനെ അഭിഷേകം ചെയ്തു. നമ്മിലും അതെ എന്ത് ക്രിയ ചെയ്യണം? നമുക്ക് ഒരു മാനസാന്തരം ആവശ്യമാണ്. നമുക്ക് ഒരു ഉണർവും ആവശ്യമായിരിക്കുന്നു. ഞാൻ എന്നെ കുറിച്ചും പറയുകയാണ്, എന്നിലും ഒരു ചലനം ആവശ്യമായിരിക്കുന്നു. എന്തോ ചിലത് എനിക്ക് ആവശ്യമായിരിക്കുന്നു. ഇന്ന കാലത്ത് ഞാൻ എന്നോട് പറയുകയായിരുന്നു, ഒരു തട്ടു നിർത്തൽ എനിക്ക് ആവശ്യമാണ്. എല്ലാ കാര്യങ്ങളെ കുറിച്ചുള്ള തെളിവുകൾ പൂർണ്ണമായി തിരുവചനത്തിൽ ആസൂത്രണം ചെയ്യപ്പെട്ടിരിക്കുന്നത് കണ്ടപ്പോൾ അത് മോശയിലുണ്ടായിരുന്ന വിശ്വാസത്തെ അഭിഷേകം ചെയ്തു. അപ്പോൾ മറ്റൊന്നിനും അവനെ തടുത്തു നിർത്തുവാനാവില്ലെന്ന് അവൻ കണ്ടു. മോശയ്ക്ക് വേണമെങ്കിൽ ഒരു പട്ടാള ലഹളിയോ അതുപോലെ മറ്റു വല്ലതുമോ ആരംഭിക്കാമായിരുന്നു. എന്നാൽ അവൻ അതിന് തുനിയാതെ മിസ്രയീമിൽ നിന്നും ഓടിപ്പോവുകയാണ് ചെയ്തത്. ഒരു സൈന്യത്തെ മുഴുവനും എടുത്തുപയോഗിച്ച് മിസ്രയീമിൽ നിന്നും ഇസ്രായേൽ മക്കളെ വിടുവിക്കുന്നതിന് ഒരു വിപ്ലവം തന്നെ അവന് നടത്താമായിരുന്നു. ആയിരക്കണക്കിന് പടയാളികൾ അവന്റെ പക്ഷമുണ്ടായിരുന്നു. എന്നാൽ അവൻ അങ്ങനെ ചെയ്യുന്നതിനെ ഭയപ്പെടുകയാണുണ്ടായത്. 40 വർഷങ്ങൾക്ക് ശേഷം 80 വയസ്സുള്ളവനായി കയ്യിൽ ഒരു വടി മാത്രം എടുത്തുകൊണ്ട് അവനിതാ മിസ്രയീമിലേക്ക് മടങ്ങി വരുന്നു. എന്തിന്? അവന്റെ ഹൃദയത്തിൽ നേരിപ്പോഞ്ഞുകൊണ്ടിരുന്നത് ഒരു യാഥാർത്ഥ്യമായി തീർന്നു. അവൻ ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ടു. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന വചനം അവനിലുണ്ട് എന്ന് അവൻ അറിഞ്ഞു. മറ്റൊന്നിനും അവനെ തടയുവാനാവില്ലായിരുന്നു. അവനൊരു സൈന്യത്തെ ആവശ്യമായിരുന്നില്ല. ദൈവം അവനോടുകൂടെ ഉണ്ടായിരുന്നു. അതുമാത്രമായിരുന്നു അവനെ ആവശ്യമായിരുന്നതും, അവനോടത്തെ ദൈവം ഉണ്ടായിരിക്കുക എന്നത്. ഓ, ദൈവം നിങ്ങളെ ഒരു കാര്യത്തിനായി അയക്കുന്നു എന്ന് നിങ്ങൾ അറിയുമ്പോൾ, അത് നിറവേറപ്പെടുന്നത് നിങ്ങൾ കാണുമ്പോൾ, ആ സ്ഥാനം മറ്റൊന്നിനെ ഏറ്റെടുക്കാൻ കഴിയുകയില്ല. ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്നുവെന്ന് ദൈവം എന്നോട് പറഞ്ഞിട്ടുള്ളതിനെപ്പറ്റി ഇപ്പോൾ ഞാൻ ഓർക്കുന്നു. ആ കാര്യങ്ങൾ അതുപോലെ സംഭവിച്ചു കണ്ടപ്പോൾ, ഓ, അതെന്തൊരു വികാരമാണ് എന്റെ മനസ്സിലുണർത്തിയത്. എല്ലാം ദൈവത്തിന്റെ നിയന്ത്രണത്തിന് കീഴിലായിരുന്നു. എന്തുകൊണ്ടെന്നാൽ അപ്രകാരം സംഭവിക്കുമെന്ന് ദൈവം പറഞ്ഞിരുന്നു. ഫിൻലാൻഡിൽ ആ ബാലനെ ഉയർപ്പിച്ചത് നിങ്ങളിൽ അനേകം പേർക്ക് ഓർമ്മയുണ്ടല്ലോ. അവൻ ഒരു വാഹന അപകടത്തിൽ കൊല്ലപ്പെട്ടവനായിരുന്നു. ആ വഴിയിൽ ആ കുട്ടിയുടെ മൃതദേഹത്തിനടുക്കൽ ഞാൻ നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് ഞാൻ അവിടെ നിന്ന് പോകുവാനായി തിരിഞ്ഞു. എന്നാൽ ആരോ ഒരാൾ എന്റെ തോളിൽ കയ്യിച്ചതായി അനുഭവപ്പെട്ടു. ഞാൻ വിചാരിച്ചു അത് സഹോദരൻ മൂർ ആയിരിക്കുമെന്ന്. ഞാൻ തിരിഞ്ഞു നോക്കി. ഞാൻ പുറകിലേക്ക് നോക്കി. അവിടെ കണ്ട ആ മല എന്റെ ശ്രദ്ധയാകർഷിച്ചു. ഞാൻ പറഞ്ഞു, ആ മലകൾ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ഈ വഴിയല്ല വന്നത്, മറ്റൊരു വഴിയാണ്. എവിടെയാണ് ആ കുന്ന്? ഞാൻ ചുറ്റി നോക്കി. അവിടെ അപകടത്തിൽപ്പെട്ട കാർ താഴെയായി വീണ് കിടക്കുന്നുണ്ടായിരുന്നു. ആ ബാലൻ അവിടെ മരിച്ചു കിടന്നിരുന്നു. അവന്റെ തലമുടി പറ്റെ വെട്ടിയിരുന്നു. സഹോദരൻ വേയ് അന്നൊരു ദിവസം വീണപ്പോൾ കണ്ണുകൾ മറഞ്ഞുപോയിരുന്നതുപോലെ അവന്റെ കണ്ണുകൾ പിന്നോട്ടെ മറിഞ്ഞുപോയിരുന്നു. അവന്റെ കൊച്ചു കാലുറകൾക്ക് ഉള്ളിൽ ആ ചെറിയ കാലുകൾ ഒടിഞ്ഞുപോയിരുന്നു. അവന്റെ കണ്ണിൽ നിന്നും മൂക്കിൽ നിന്നും ചെവിയിൽ നിന്നും രക്തം ഒലിച്ചിരുന്നതായി കാണപ്പെട്ടു. അവൻ ധരിച്ചിരുന്ന ചെറിയ ട്രൗസർ ബട്ടണുകളാൽ ഇടുപ്പിൽ മുറുക്കിയിരുന്നു. പണ്ടൊക്കെ നാം ധരിക്കുമായിരുന്നത് പോലെയുള്ള നീണ്ട കാലുറകളാണ് അവൻ ധരിച്ചിരുന്നത്. ഞാൻ ചുറ്റും ശ്രദ്ധിച്ചു നോക്കി. ഇവയെല്ലാം കൃത്യമായി തന്നെ 2 വർഷങ്ങൾക്ക് മുമ്പേ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞിരുന്ന പ്രകാരം കൃത്യമായി തന്നെ കാണപ്പെട്ടു. ഇപ്രകാരം ഒരു കാര്യം ആ രാജ്യത്ത് വെച്ച് സംഭവിക്കുമെന്ന് ഞാൻ അന്ന് പറഞ്ഞിരുന്നത് നിങ്ങളുടെ ബൈബിളിൽ നിങ്ങൾ കുറിച്ചു വെച്ചിട്ടുണ്ടല്ലോ. ഓ, ആ പരിസ്ഥിതികൾ അതേപ്രകാരം ചേർന്നു വന്നപ്പോൾ അവൻ എത്ര മരിച്ചവനായിരുന്നാലും ആര് എന്ത് പറഞ്ഞാലും കാര്യമില്ല, അവൻ ഉയർത്തെഴുന്നേൽക്ക് തന്നെ വേണമായിരുന്നു. ഞാൻ പറഞ്ഞു, ഈ കുട്ടി മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുന്നില്ലെങ്കിൽ ഞാനൊരു കള്ളപ്രവാചകനാണ്, ദൈവത്തിന്റെ ഒരു കള്ളപ്രതിനിധിയാണ് ഞാൻ. എന്തെന്നാൽ ഇപ്രകാരം സംഭവിക്കുമെന്ന് 2 വർഷങ്ങൾക്ക് മുൻപേ കർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിൽക്കുന്ന ഈ ദൈവവേലക്കാരെല്ലാം ആ കാര്യം അവരുടെ ബൈബിളിന്റെ താളിൽ കുറിച്ചു വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ വീണ്ടും വായിച്ചു പരിശോധിക്കുക. ആ പ്രദേശം മലകൾ നിറഞ്ഞ ഒരു സ്ഥലമായിരിക്കുമെന്നും നിരത്തിന്റെ വലത്തുവശത്തായി അവൻ മരണപ്പെട്ട് കിടക്കുമെന്നും ഞാൻ അപ്പോൾ പറഞ്ഞിരുന്നു. അതെല്ലാം അതേപടി ഇപ്പോൾ ഇതാ നടന്നിരിക്കുന്നു. ആരാലും അത് തടയുവാൻ സാധ്യമല്ല. ആ പരിസ്ഥിതികളെല്ലാം നിയന്ത്രണ വിധേയമായിരുന്നു. എന്റെ ഹൃദയത്തിലുണ്ടായിരുന്ന വിശ്വാസം അപ്പോൾ അഭിഷേകം ചെയ്യപ്പെട്ടു. ഓ, എനിക്കത് വിവരിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ. എനിക്ക് ദൈവത്തിലുണ്ടായിരുന്ന വിശ്വാസം എന്നോട് പറഞ്ഞു, അവൻ ഒരിക്കലും മാറ്റമില്ലാത്തവനാണ്. എന്നോട് പറഞ്ഞു, പരിസ്ഥിതികൾ ഇപ്പോൾ നിനക്ക് നിയന്ത്രണ വിധേയമാണ്. 2 വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ നിനക്ക് കാണിച്ചു തന്നിരുന്ന പോലെ ഇപ്പോൾ കൃത്യമായി ഇവിടെ നടന്നിരിക്കുന്നു. ഇതാ എല്ലാ കാര്യങ്ങളും ക്രമപ്രകാരം തന്നെ നടന്നിരിക്കുന്നു. നീ ചെയ്യേണ്ടതായ ഒരേ ഒരു കാര്യം വചനം സംസാരിക്കുക മാത്രമാണ്. ഞാൻ അപ്രകാരം ചെയ്തപ്പോൾ ആ ചെറിയ കുട്ടി മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു. അതുപോലെ മറ്റൊരു സംഭവം ഞാൻ ഓർക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന സഹോദരൻ ഫ്രെഡ് ഷോത്ത്മാനും സഹോദരൻ ബാങ്ക്സ് വുഡും അന്നേ അലാസ്കയിലെ പെരുവഴിയിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ഞാൻ ഈ സഭയിൽ നിന്നുകൊണ്ട് അന്ന് പറഞ്ഞു, മാനിനെ പോലെയുള്ളതും 42 ഇഞ്ച് നീളമുള്ള കൊമ്പോടുകൂടിയതുമായ ഒരു മൃഗത്തെയും ലോമാഗ്രങ്ങളിൽ വെള്ളിനിറമുള്ള ഒരു ചാരനിറ കരടിയെയും അവിടെ ഞാൻ മുമ്പ് പോയിട്ടില്ല. എനിക്ക് അവയെ അവിടെ വെച്ച് കിട്ടുമെന്നും ആ സമയം ആരെല്ലാം എന്നോടൊപ്പം ഉണ്ടായിരിക്കുമെന്നും അവർ എങ്ങനെയുള്ള വസ്ത്രം ധരിച്ചിരിക്കുമെന്നെല്ലാം ഞാൻ ഈ സഭയിൽ നിന്നുകൊണ്ട് തന്നെ പറഞ്ഞിരുന്നു. ആ സംഭവം നടക്കുന്നതിന് അനേകം ആഴ്ചകൾക്ക് മുമ്പാണ് ഞാൻ അതേക്കുറിച്ച് പറഞ്ഞത്. നിങ്ങൾക്കെല്ലാവർക്കും അതറിയാമല്ലോ. അതിനുശേഷം ഞാൻ അവിടെ പോയപ്പോൾ ആ കാര്യം ഞാൻ ഓർക്കുന്നുണ്ടായിരുന്നില്ല. എന്നാൽ മാനിനെ പോലെയുള്ള മൃഗത്തെ അവിടെ ഹൈവേയിൽ കിടക്കുന്നതായി ഒരു ദിവസം ഞാൻ കണ്ടുമുട്ടി. എന്റെ പ്രസംഗം ശ്രദ്ധിക്കുന്ന വേട്ടക്കാരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കറിയാം ആർക്കെങ്കിലും ഒരു വന്യമൃഗത്തിന്റെ നേരെ മുമ്പിലേക്ക് തടഞ്ഞു ചെല്ലാൻ കഴിയുമോ എന്ന്. അങ്ങനെ ചെയ്താൽ അതുടനെ കുതിച്ച് ചാടി ഓടിപ്പോകും. എന്നാൽ ആ മൃഗം അപ്രകാരം ചെയ്തില്ല. വന്യമൃഗങ്ങളുടെ തോലും കൊമ്പുകളും മറ്റും സൂക്ഷിക്കുന്ന എന്റെ ഗുഹാമുറിയിൽ അവൻ ഇപ്പോൾ തൂങ്ങുന്നു. വെള്ളി നിറ രോമാഗ്രങ്ങളോടുകൂടിയ ആ തോലും ഇപ്പോൾ അവിടെ തൂങ്ങിക്കിടക്കുന്നുണ്ട്. അതിന്റെ ശരിയായ നീളത്തോടുകൂടി തന്നെ ഒരു മൃഗത്തിന്റെ കൊമ്പ് ഉണങ്ങിക്കഴിയുമ്പോൾ സാധാരണയായി രണ്ടിഞ്ചെങ്കിലും അതിന്റെ നീളം കുറഞ്ഞു പോകും. എന്നാൽ ഇതിന്റെ കൊമ്പ് ഉണങ്ങിയപ്പോൾ അല്പം പോലും ചുരുങ്ങിയിട്ടില്ല. കൃത്യമായി 42 ഇഞ്ച് നീളം അതിനിപ്പോഴുമുണ്ട്. ആ വെള്ളി നിറത്തോലിന് 7 അടി നീളമുണ്ട്. എന്റെ മുറിയിൽ അവ ഇപ്പോൾ കിടക്കുന്നു. ദൈവം പറഞ്ഞതുപോലെ എല്ലാം കൃത്യമായി തന്നെ നടന്നു. എന്നാൽ ചെറുപ്പക്കാരനായ ഒരാൾ എന്നോട് പറഞ്ഞു, നോക്കൂ സഹോദരൻ ബെന്നാം, താങ്കൾ പറഞ്ഞ പ്രകാരം ഒരു മൃഗത്തെ നമുക്ക് കിട്ടി. ഒരു ചാരനിറ കരടിയെ കൂടി മലയുടെ താഴെത്തുന്നതിന് മുമ്പായി കിട്ടുമെന്ന് താങ്കൾ പറഞ്ഞിരുന്നു. അവിടെ ചെറുപ്പക്കാരുടെ ഇടയിൽ പച്ച ഷർട്ട് ധരിച്ചുകൊണ്ടിരുന്ന ഒരുവനാണ് ഇത് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, കർത്താവ് ഇപ്രകാരം അരളി ചെയ്യുന്നു, ദൈവം അപ്രകാരം പറഞ്ഞിട്ടുണ്ട്. അയാൾ പറഞ്ഞു, സഹോദരൻ ബെന്നാം, മൈലുകൾ ദൂരത്തിൽ എനിക്കെല്ലാം നോക്കിക്കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ അങ്ങനെയൊന്നും കാണാൻ കഴിയുന്നില്ല. എവിടെ നിന്നായിരിക്കും അവൻ വരുന്നത്? ഞാൻ പറഞ്ഞു, അത് ചോദ്യം ചെയ്യുന്നത് എന്റെ കാര്യമല്ല, ദൈവം അപ്രകാരം പറഞ്ഞിട്ടുണ്ട്. അവൻ യഹോവയാണ്. അവനൊരു കരടി അവിടെ കൊണ്ടുവരാൻ കഴിയും. അങ്ങനെ അവിടെ നൽകുവാൻ അവന് സാധിക്കും. അങ്ങനെ തന്നെ അവൻ ചെയ്തു. അവിടെ ഒരു കരടി കാണപ്പെട്ടു. പരിതസ്ഥിതികൾ അപ്പോൾ നിയന്ത്രണ വിധേയമായിരുന്നു. ഇസ്രായേൽ ജനങ്ങളെ വിടിയിക്കുന്നതിനാണ് താൻ എഴുന്നേൽപ്പിക്കപ്പെട്ടതെന്ന് മോശ കണ്ടപ്പോൾ അങ്ങനെ അവനെ വിളിച്ച മഹാദൈവത്തെ അവൻ മുഖാമുഖമായി ദർശിച്ചു. ദൈവം അവനെ അതിനായി വേർതിരിക്കുകയും അഭിഷേകം ചെയ്യുകയും ചെയ്തു. ദൈവം അവനോട് അരുളി ചെയ്തു, മോശെ, ഇത് നിനക്കുള്ള എന്റെ വിളിയാണ്. ഞാൻ നിന്നെ അയക്കുന്നു. എന്റെ മഹത്വം ഞാൻ നിനക്ക് കാണിച്ചു തരും. ഈ മുൾപടർപ്പിന്മുകളിൽ എരിയുന്ന തീ ഞാനാവുന്നു. നീ ഇസ്രായേലിലേക്ക് ചെല്ലുക, ഞാൻ നിന്നോട് കൂടെയിരിക്കും. മോശയ്ക്ക് ഒരു വടി പോലും യഥാർത്ഥത്തിൽ ആവശ്യമായിരുന്നില്ല. ന്യായീകരിക്കപ്പെട്ടതായ ദൈവവചനം അവന് ലഭിച്ചിരുന്നു. അങ്ങനെ അവൻ പോയി. ആ സംഭവം അതിലുണ്ടായിരുന്ന വിശ്വാസത്തെ അഭിഷേകം ചെയ്തു. ഈ അന്ത്യകാലത്തെങ്കിലാണ് നാം ജീവിക്കുന്നതെന്ന് കാണുമ്പോൾ അത് നമ്മെയും അഭിഷേകം ചെയ്യുന്നു. ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്ന അടയാളങ്ങൾ കാണുമ്പോൾ നമ്മുടെ വിശ്വാസത്തെയും അത് അഭിഷേകം ചെയ്യുന്നു. അന്ത്യകാലത്തിൽ ഇവയെല്ലാം സംഭവിക്കുമെന്ന് തിരുവചനം പറയുന്നു. ഈ കാലത്തിൽ രാഷ്ട്രീയ ശക്തികൾ എങ്ങനെയിരിക്കുമെന്നും ജനങ്ങൾ അപ്രകാരമുള്ളവരെന്നും ലോകത്തിനും സ്ത്രീകൾക്കും നേരിടുന്ന സന്മാർഗനാശം എങ്ങനെയെന്നും സ്ത്രീകളും പുരുഷന്മാരും അപ്പോൾ എങ്ങനെ പെരുമാറുമെന്നും സഭകൾ എന്ത് ചെയ്യുമെന്നും രാഷ്ട്രങ്ങൾ എന്ത് പ്രവർത്തിക്കുമെന്നും ദൈവം എപ്രകാരം ക്രിയ ചെയ്യുമെന്നുമെല്ലാം തിരുവചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. ഇവയെല്ലാം നമ്മുടെ കൺമുന്നിൽ നിറവേറപ്പെടുന്നത് നാം കാണുന്നു. ഓ, അത് നമ്മുടെ വിശ്വാസത്തെയും അഭിഷേകം ചെയ്യുന്നു. കാലചക്രത്തിൽ അത് നമ്മെയും വഴി നടത്തുന്നു. ലോകത്തിന്റെ മറ്റു കാര്യങ്ങളിൽ നിന്ന് അത് നമ്മെ വേർപിരിക്കുന്നു. നാം എത്ര നിസ്സാരന്മാരായിരുന്നാലും എത്ര ചെറിയ കൂട്ടമായിരുന്നാലും എത്രത്തോളം നാം ആക്ഷേപിക്കപ്പെടുകയും കളിയാക്കപ്പെടുകയും ചെയ്തെന്നാലും അവയൊന്നും അല്പം പോലും നമ്മെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വ്യത്യാസപ്പെടുത്തുന്നില്ല. അത്ര തന്നെ നാം അത് കാണുന്നു. എന്തോ ഒന്ന് നമ്മുടെ ഉള്ളിലുണ്ട്. നാം എല്ലാവരും ഈ അന്ത്യകാലത്തിന്റെ സമയം കാണാൻ നിർണയിക്കപ്പെട്ടവരാണ്. അത് തടയുവാൻ യാതൊന്നിനും കഴിയയില്ല. ആമേൻ. തീർച്ചയായും ദൈവം അത് അരളി ചെയ്തിട്ടുണ്ട്. അത് നിറവേറപ്പെടുകയും ചെയ്യുന്നു. അത് നാം കാണുന്നു. ഓ, ദൈവത്തിന് നാം എങ്ങനെ നന്ദി പറയണം. ഈ കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത് കാണുമ്പോൾ അത് നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്നു. മോശ മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനം എന്ന് എണ്ണി എന്ന് നാം തിരുവചനത്തിൽ ഇവിടെ വായിക്കുന്നു. ക്രിസ്തുവിന്റെ നിന്ന അവൻ വലിയ ധനം എന്ന് എണ്ണി. ഓർമ്മിക്കുക, ക്രിസ്തുവിന്റെ നിന്ന, ക്രിസ്തുവിനെ സേവിക്കുന്നതിൽ ഒരു നിന്നയുണ്ട്. നിങ്ങൾ ലോകത്തിൽ പ്രസിദ്ധിയുള്ളവനാണെങ്കിൽ നിങ്ങൾക്ക് ക്രിസ്തുവിനെ സേവിക്കുന്നതിന് കഴിയുകയില്ല, നിങ്ങൾക്ക് സാധിക്കയില്ല. അങ്ങനെ ചെയ്യുമ്പോൾ അതിനോടൊപ്പം നിന്നയും ഉണ്ടാകും. ക്രിസ്തുവിനെ സേവിക്കുന്നവർക്ക് ഈ ലോകം നിന്ന മാത്രമേ നൽകുകയുള്ളൂ. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പും അതുപോലെ ഒരു നിന്നയുണ്ടായിരുന്നു. അടുത്ത ഫറവോനാകേണ്ട മോശ, അവൻ അടുത്ത ഫറവോനാകേണ്ടവനായിരുന്നു. ഫറവോന്റെ മകൻ അടുത്ത ഫറവോനാകുന്നതിനെ അവൻ വളരെ ജനപ്രീതി നേടിയിരുന്നു. എന്നിട്ടും അവൻ അത് വിലമതിച്ചു എന്നാൽ പരിഗണിച്ചു എന്നർത്ഥം. മിസ്രയീമിന് നൽകാവുന്ന എല്ലാ മഹനീയ കാര്യങ്ങളെക്കാളും ക്രിസ്തുവിന്റെ നിന്ദയെ അവൻ വലിയതെന്നെ പരിഗണിച്ചു. മിസ്രയീം അവന്റെ കൈക്കുള്ളിലായിരുന്നു. ക്രിസ്തുവിന്റെ വഴി തിരഞ്ഞെടുക്കുന്നത് നിന്നാർഹമാണെന്ന് അവൻ അറിയാമായിരുന്നു. എങ്കിലും അവന്റെ ഉള്ളിലുണ്ടായിരുന്ന എന്തോ ഒന്ന് അവനെ സന്തോഷപ്പെടുത്തി. അത് ക്രിസ്തുവിന്റെ നിന്ന ഏറ്റെടുക്കുന്നതിന് മിസ്രയീമിൽ അവനെ അവകാശമാക്കാമായിരുന്ന എല്ലാ ആഡംബരത്തെക്കാളും വലിയതെന്ന് എണ്ണുമാറാക്കി. ബാഹ്യമായി അവനുണ്ടായിരുന്ന അവകാശം നേടിക്കൊടുത്തതിനേക്കാൾ മഹനീയമായ കാര്യങ്ങളാണ് അവന്റെ അകമയുണ്ടായിരുന്ന അവകാശം അവന് നേടിക്കൊടുത്തത്. ഓ, ക്രിസ്തുവിന് വേണ്ടി പ്രതീക്ഷിക്കപ്പെട്ട ഒരു ഭക്തി നിറഞ്ഞ ജീവിതത്തിനായി നമ്മുടെ ഉള്ളിലുള്ള വിശ്വാസത്തെയും പരിശുദ്ധാത്മാവ് അതുപോലെ അഭിഷേകം ചെയ്യുമെങ്കിൽ അതെത്ര നന്നായിരിക്കും. അപ്രകാരം ഒരു വിശ്വാസത്താൽ മോശ ക്രിസ്തുവിന്റെ നിന്ദയെ ബഹുമാനിയമായി കരുതി. നിങ്ങളോട് ആരെങ്കിലും ഹേ, നിങ്ങൾ ആ കൂട്ടത്തിൽ ചേർന്ന ആളാണോ എന്ന് ചോദിച്ചിട്ട് ഹഹ എന്ന് കളിയാക്കി ചിരിച്ചാൽ നിങ്ങൾ അതിൽ ലജ്ജിച്ചേക്കാം. എന്നാൽ മോശ ക്രിസ്തുവിന്റെ നിന്ദ ലോകത്തിലെ എല്ലാ നിക്ഷേപങ്ങളെക്കാളും വലിയ തന്നെ എണ്ണി. എന്തുകൊണ്ടെന്നാൽ അവന് എന്തോ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൻ പറഞ്ഞത്, ഞാൻ അത് വിലമതിക്കുന്നു, അത് തികച്ചും ആദരണീയമായ കാര്യമാണ്. അവരിൽ ഒരുവനായിരിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒരു മിസ്രൈമിനെന്നല്ല, ഒരു എബ്രായനെന്ന് എന്നെ എണ്ണുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഇന്നത്തെ ക്രൈസ്തവരും അങ്ങനെ പറയണം. ഈ ലോകത്തിന്റെ കാര്യങ്ങളിൽ നിന്നും വ്യവസ്ഥയിൽ നിന്നും വേറിട്ട് നിൽക്കുന്നതിന് ഒരു ക്രിസ്ത്യാനിയായി എന്നെ എണ്ണുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. കേവലം ഒരു സഭാംഗമായിട്ടല്ല, വീണ്ടും ജനിക്കപ്പെട്ട ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്ന ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ. മറ്റുള്ള സഭകളിലെ അംഗങ്ങൾ എന്നെ ഒരു മതഭ്രാന്തൻ എന്ന് വിളിച്ചാൽ തന്നെയും ഈ നഗരത്തിലെ ഈ രാഷ്ട്രത്തിലെ തന്നെ ഏറ്റവും പ്രസിദ്ധിയുള്ള വ്യക്തി എന്ന് അറിയപ്പെടുന്നതിലുപരിയായി ഞാൻ അതിനെ വിലമതിക്കും. അമേരിക്കൻ പ്രസിഡന്റായിരിക്കുന്നതിലുപരി ഈ ലോകത്തിന്റെ തന്നെ രാജാവായിരിക്കുന്നതിലും ഉപരിയായി ഞാൻ അതിനെ വിലമതിക്കും. എന്തുകൊണ്ടെന്നാൽ ഈ ലോകകാര്യങ്ങൾക്കെല്ലാം മീതിയായി എന്റെ വിശ്വാസം ഉയർന്നു കാണപ്പെടുന്നതിനായി ദൈവം തന്റെ മഹാകരുണയാൽ ലോകസ്ഥാപനത്തിന് മുമ്പേ തന്നെ എന്നിൽ ഒരു ചെറിയ വിത്ത് നിക്ഷേപിച്ചിരുന്നു. ഇപ്പോൾ അവൻ എന്നെ വിളിച്ചിരിക്കുന്നു. ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന പദവിയെ ഞാൻ വിലമതിക്കുന്നു. പൗലൂസും അപ്രകാരം പറഞ്ഞിരുന്നു, അവന് നൽകപ്പെട്ട വേലയെ ശ്രേഷ്ഠമായി കരുതുന്നുവെന്ന്. ഗമാലിയേൽ എന്ന മഹാനായ തന്റെ ഗുരുവിനെ പോലെ ആയിത്തീരുന്നതിൽ നിന്നും ദൈവം അവനെ വിളിച്ചു. എന്നാൽ യേശു ക്രിസ്തുവിന് വേണ്ടി ത്യാഗം അനുഭവിക്കാനാണ് പൗലോസ് വിളിക്കപ്പെട്ടത്. അതേ കാര്യം തന്നെയാണ് ഇവിടെയും. അത്ര വലിയ വിശ്വാസത്താൽ മോശ കണ്ണുകൊണ്ട് കാണാവുന്ന കാര്യങ്ങളിൽ ആശ്രയം വെച്ചില്ല. അവനിപ്പോൾ കാണാൻ കഴിയുന്നത് മറ്റൊന്നുമല്ല, ചെളിയിൽ വേല ചെയ്യുന്ന ഒരു കൂട്ടം ജനങ്ങൾ, അടിമകൾ, തടവറയിൽ അടയ്ക്കപ്പെട്ടവർ, ദിനവും കൊല്ലപ്പെടുന്നവർ, ചാട്ടയാൽ അടിക്കപ്പെടുന്നവർ, പരിഹസിക്കപ്പെടുന്നവർ. അവർ തങ്ങളുടെ മതവിശ്വാസത്തിൽ വൈരാഗ്യമുള്ളവരായിരുന്നു. അവരുടെ മതത്തെയോ മറ്റേതെങ്കിലും കാര്യത്തെയോ വിലമതിക്കാത്ത ഒരു ഭർവനാണ് അവിടെ സിംഹാസനത്തിൽ ഇരുന്നിരുന്നത്. അവൻ അവരെക്കുറിച്ച് ഒന്നുമറിയാത്ത ഒരു പ്രജാതിയായിരുന്നു. ഇന്നത്തെ സ്ഥിതിയുടെ എത്ര നല്ല ഒരു ചിത്രമാണത്. ഒരു പ്രസിഡന്റിനെ പോലെ തന്നെ മിസ്രൈമിൽ മഹോന്നത വ്യക്തിയായിരുന്ന മോശ ഫറവോന്റെ നിര്യാണത്തിന് ശേഷം ഫറവോന്റെ സ്ഥാനം ഏറ്റെടുക്കണമായിരുന്നു. എന്നാൽ അവന്റെ വിളിയെ അവൻ ശ്രേഷ്ഠമായി കരുതി. ഫറവോൻ മിസ്രൈമിനെ നോക്കിക്കണ്ട അതേ ജനങ്ങളിൽ കൂടി തന്നെയാണ് മോശയും നോക്കിയത്. എന്തുകൊണ്ടെന്നാൽ മോശയും ഫറവോന്റെ അരമനയിലായിരുന്നു വസിച്ചിരുന്നത്. ഇസ്രായേൽ ജനങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിന് കൈകൾ ഉയർത്തുമ്പോൾ മിസ്രൈമി പടയാളികൾ ഇസ്രായേൽ മക്കൾ മരിച്ചു വീഴുന്നതുവരെ അവരെ അടിക്കുന്നത് ഫറവോൻ ജനലൂടെ നോക്കിക്കാണുമായിരുന്നു. ഏതെങ്കിലും തരത്തിൽ ഒരു അനുസരണക്കേട് അവരിലുണ്ടായാൽ വാളുകൊണ്ട് മിസ്രൈമിയർ അവരെ വെട്ടിക്കൊല്ലുമായിരുന്നു. ഇസ്രായേൽ ജനങ്ങൾ തളർന്നു വീഴുന്നതുവരെ മിസ്രൈമിയർ അവരെ കൊണ്ട് വേല ചെയ്യുകയും അരവയർ നിറയാൻ മാത്രം അവർക്ക് ഭക്ഷിക്കുവാൻ കൊടുക്കുകയും ചെയ്യും. മിസ്രൈമിയരുടെ മുമ്പിൽ അവർ ഒരു കൂട്ടം മതഭ്രാന്തന്മാരായിരുന്നു. മനുഷ്യരായി അവരെ മിസ്രൈമിയർ കരുതിയിരുന്നില്ല. എന്നാൽ മോശ തന്നിലുണ്ടായിരുന്ന വിശ്വാസത്താൽ അവരെ കാണുകയും അവർ ദൈവത്തിന്റെ അനുഗ്രഹീത ജനം എന്ന് പറയുകയും ചെയ്തു. ആമേൻ. ഞാനത് ഇഷ്ടപ്പെടുന്നു. അങ്ങനെയുള്ള വിശ്വാസം മൂലം മോശയുടെ കണ്ണുകൾ മിസ്രൈമിന്റെ ആഡംബരത്വത്തിൽ വീണില്ല, അത് ദൈവത്തിന്റെ വാഗ്ദത്തത്തിലാണ് പതിച്ചത്. വിശ്വാസത്തിന്റേതായ ആ കഴുകിൻ കണ്ണുകൾ മിസ്രൈമിന്റെ പകിട്ടിനേക്കാളും മേലായി ചിലത് കാണുകയുണ്ടായി. അവനിപ്പോൾ ഒരു കഴുകനായി മാറിയത് നിങ്ങൾ ഓർമ്മയിൽ വെച്ചുകൊള്ളുക. ഇപ്പോൾ മോശ ഒരു പ്രവാചകനാണ്. അവന്റെ കഴുകിൻ കണ്ണുകൾ ആ കാര്യങ്ങളുടെ എല്ലാം മീതിയായി ചെന്നെത്തുന്നു. ഓ, എങ്ങനെ ഞാനത് ഇഷ്ടപ്പെടുന്നു. ഇന്ന് അത് എപ്രകാരമായിരിക്കേണ്ടതാണ്. ഇന്ന് ക്രൈസ്തവർ വിശ്വാസത്തിൽ ആശ്രയം വെക്കുന്നതിന് പകരം തങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണുന്ന കാര്യങ്ങളിലും ബുദ്ധിയോട് മനസ്സിലാക്കുന്ന കാര്യങ്ങളിലും ആശ്രയം വെക്കുകയാണ്. ആഡംബരത്വത്തിലും കണ്ണുകൾ കൊണ്ട് കാണുന്ന കാര്യങ്ങളിലുമാണ് അവരുടെ ആശ്രയം. ഇന്നത്തെ സ്ത്രീജനങ്ങളെ പോലെ. സ്ത്രീജനങ്ങളെ, ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്, നിങ്ങളുടെ തലമുടി വളർന്നുകൊള്ളട്ടെ, അത് മുറിക്കരുത്. സൗന്ദര്യ സമർത്ഥ വസ്തുക്കൾ ഉപയോഗിച്ച് നിങ്ങൾ മേനി കൂട്ടരുത്. യഥാർത്ഥ ക്രിസ്തീയ സ്ത്രീകളെ പോലെ വേണം നിങ്ങൾ പെരുമാറേണ്ടത്. ഇന്ന് തെരുവിലേക്ക് നോക്കിയാൽ സ്ത്രീകൾ എത്ര സദാചാര ബോധമില്ലാതെയാണ് വസ്ത്രം ധരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ചിന്തിച്ചേക്കാം, അവൾ ആ സഭയിൽ ചേർന്നവളാണല്ലോ, എന്തുകൊണ്ട് എനിക്കും അതുപോലെ ചെയ്തുകൂടാ. അവൾ തലമുടി മുറിക്കുന്നു, എനിക്കും എന്തുകൊണ്ടേ അത് പാടില്ല. അവൾ ബുദ്ധിശാലിനിയായിരിക്കുന്ന പോലെ സൗന്ദര്യവതിയാണ്, എനിക്ക് അവളെ പോലെയുള്ള സൗന്ദര്യമൊന്നുമില്ല. എന്നാലും അവൾ ചെയ്യുന്നത് പോലെ എനിക്കും എന്തുകൊണ്ട് ചെയ്തുകൂടാ, ഞാൻ അങ്ങനെ തന്നെ ചെയ്യും. നിങ്ങൾ അപ്രകാരം ചെയ്യുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തെ മരവിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ വിശ്വാസം വളരുന്നതിന് ഒരവസരം പോലും നിങ്ങൾ നൽകുന്നില്ല. ഇപ്പോൾ തന്നെ അത് ആരംഭിക്കുക. ഒരിക്കലൊരാൾ എന്നോട് പറഞ്ഞു, സഹോദരൻ ബെന്നാം, നമ്മുടെ നാട് താങ്കളെ ഒരു പ്രവാചകനായി കണക്കാക്കുന്നു. സ്ത്രീകളെയും പുരുഷന്മാരെയും ഇത്രയേറെ ഭത്സിക്കേണ്ട ആവശ്യമില്ല. എങ്ങനെ പ്രവചനം നടത്തണമെന്നും വരങ്ങളെ പ്രകാരമാണ് കൈവരിക്കേണ്ടതെന്നും അവരെ പഠിപ്പിക്കുകയാണ് താങ്കൾ ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു, എ ബി സി പോലും അറിയാത്തവർക്ക് ഞാൻ എങ്ങനെ ആൾജിബ്ര പറഞ്ഞുകൊടുക്കും? നിങ്ങൾ അത് ഇപ്പോൾ തന്നെ തുടങ്ങുക. നിങ്ങൾ തെരുവിൽ നടക്കുന്നത് ഒരു ക്രിസ്ത്യാനിയെ പോലെ ആയിരിക്കത്തക്കവണ്ണം നിങ്ങളെ തന്നെ ശുദ്ധമാക്കിക്കൊള്ളുക. എന്നാൽ നിങ്ങൾ ഒരു ക്രിസ്ത്യാനിയെ പോലെയാണ് നടക്കുന്നതെന്ന് അഭിനയിച്ചാലോ, നിങ്ങളുടെ സ്വന്തം മനസാക്ഷിയിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യുവാൻ സാധിക്കുകയില്ല. ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വരേണ്ടിയിരിക്കുന്നു. നിങ്ങളിൽ ആ വിത്ത് കിടക്കുന്നുണ്ടെങ്കിൽ വെളിച്ചം അതിൽ പതിക്കുമ്പോൾ അത് ജീവൻ പ്രാപിക്കും. അത് ജീവൻ പ്രാപിക്കുന്നില്ലെങ്കിൽ ജീവൻ പ്രാപിക്കുവാൻ അവിടെ യാതൊന്നുമില്ലെന്നാണ് അർത്ഥം. എന്തുകൊണ്ടെന്നാൽ അവരുടെ ജീവിതം മൂലം അത് മറ്റുള്ളവർക്ക് തെളിയിക്കപ്പെടും. വെളിച്ചം വിത്തിന്മേൽ പതിക്കുമ്പോൾ പെട്ടെന്ന് അത് ജീവൻ പ്രാപിക്കുന്നു. ഈ പ്രസംഗത്തിന്റെ ടേപ്പ് ശ്രദ്ധിക്കുന്നവരായ അല്ലെങ്കിൽ ഭാവിയിൽ ശ്രദ്ധിക്കുന്ന സ്ത്രീകൾക്ക് ഇത് കഠിനമായ ഒരു മത്സരമായി തോന്നിയേക്കാം. ഇത് ഒരു ഉഗ്ര ശാസന തന്നെയാണ് സഹോദരി. അത് അങ്ങനെ തന്നെ ആയിരിക്കണം. നിങ്ങൾ എന്തെല്ലാം ചെയ്തു എന്നുള്ളത് എനിക്ക് പ്രശ്നമല്ല. നിങ്ങളുടെ ജീവിതകാലം അത്രയും നിങ്ങൾ വളരെ ശക്തിയുള്ളവരായിരിക്കാം. നിങ്ങൾ ഒരു സഭയിൽ എല്ലായ്പ്പോഴും അംഗമായിരുന്നിരിക്കാം. നിങ്ങളുടെ പിതാവോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവോ ഒരു സഭാപ്രവർത്തനുമായിരിക്കാം. എന്നാൽ നിങ്ങൾ ദൈവവചനത്തെ അനുസരിക്കുന്നില്ലെങ്കിൽ നിങ്ങളിൽ വെളിച്ചമില്ല എന്നാണ് അത് കാണിക്കുന്നത്. വെളിച്ചം പതിക്കുമ്പോൾ അതുണ്ടാക്കുന്ന പരിവർത്തനവും പരിശുദ്ധാത്മാവിന്റെ ജീവിതവും നിങ്ങൾ കാണുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ച് അവർ എന്ത് ചെയ്യുന്നുവെന്ന് നിങ്ങൾ കാണുക. അത് അവരിൽ ആ ജീവിതം കൊണ്ടുവരുന്നുവെങ്കിൽ അത്ഭുതത്തിന് അവകാശമില്ല. പരീശന്മാരുടെ ഹൃദയവിചാരങ്ങളെ അറിഞ്ഞിരുന്ന യേശു ക്രിസ്തുവിനെ അവർ ബേൽസെബൂബെന്ന് വിളിച്ചു. അതത്ര നിന്ദാർഹമായിരുന്നു. എന്നാൽ വേശ്യയായിരുന്ന ശമര്യക്കാരത്തി സ്ത്രീ ഇത് തന്നെയാവുന്നു മസിഹ, അവന് ഇപ്രകാരമെല്ലാം ചെയ്യുമെന്ന് തിരുവെഴുത്ത് പറയുന്നുവെന്ന് പറഞ്ഞപ്പോൾ മുൻ നിർണയിക്കപ്പെട്ടതായ വിത്ത് അവളിൽ വീണുകിടന്നിരുന്നു. ആ വെളിച്ചം അതിൽ പതിച്ചപ്പോൾ അത് ജീവനുള്ളതായി തീർന്നു. ആ ജീവനെ നിങ്ങൾക്ക് അമർത്തി വെക്കാനോ ഒളിച്ചു വെക്കാനോ സാധിക്കില്ല. വളർന്നു നിൽക്കുന്ന ഒരു കൂട്ടം പുല്ലിന്മേൽ കുറെ കോൺക്രീറ്റ് വാരിയിട്ട് മഞ്ഞുകാലത്തിൽ നിങ്ങൾക്ക് ആ പുല്ലിനെ നശിപ്പിക്കാൻ കഴിഞ്ഞേക്കാം. എന്നാൽ അടുത്ത വസന്തകാലം വരുമ്പോൾ ആ കോൺക്രീറ്റിന്റെ അടിയിൽ കൂടി അരികിലെല്ലാം അവ മുളച്ചു വളർന്നു വരുന്നത് കാണാം. എന്തുകൊണ്ടെന്നാൽ സൂര്യൻ പ്രകാശിച്ചു തുടങ്ങിയപ്പോൾ പുല്ലിന്റെ വിത്തുകൾ മുളച്ചു. അതിനെ അവിടെ പിടിച്ചു നിർത്തുവാൻ ആർക്കും സാധ്യമല്ല. അത് ആ കല്ലിന്റെ അരിയിൽ കൂടി വളഞ്ഞു പുളഞ്ഞ് ദൈവത്തിന്റെ മഹത്വ പ്രകാശത്തിലേക്ക് തല ഉയർത്തും. നിങ്ങൾക്ക് ജീവനെ ഒളിച്ചു വെക്കുവാൻ ഒരിക്കലും സാധ്യമല്ല. സസ്യജാലത്തിന്മേൽ സൂര്യപ്രകാശം പതിക്കുമ്പോൾ അത് ജീവിക്കണം. തിരുവചന പ്രകാരം ജീവനുള്ള ഒരു മനുഷ്യനിൽ പരിശുദ്ധാത്മാവ് പതിക്കുമ്പോൾ അതിന്റെ ഫലം അപ്പോൾ അവൻ പുറപ്പെടുവിക്കുന്നു. നിങ്ങൾ എത്ര സത്യസന്ധയാണെന്ന് അല്ലെങ്കിൽ വിശ്വസ്തയാണെന്ന് കരുതിയാലും മോശമായ രീതിയിൽ വസ്ത്രം ധരിച്ച് തെരുവുകളിൽ നഗ്നതാ പ്രദർശനം നടത്തുന്ന സ്ത്രീകളെ കുറിച്ച് ഞാൻ പറയട്ടെ, നിങ്ങൾ തെറ്റാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ വിശ്വസിക്കുകയില്ല. അങ്ങനെ നിങ്ങൾക്ക് വിശ്വസിക്കാനും സാധിക്കില്ല. നിങ്ങൾ വ്യഭിചാരം ചെയ്തിട്ടില്ലെന്ന് നിങ്ങൾക്ക് തെളിയിക്കുവാൻ കഴിഞ്ഞേക്കാം. എന്നാൽ ദൈവത്തിന്റെ തിരുവചനം പറയുന്നു, മോഹിപ്പിക്കത്തക്ക വിധം നിങ്ങൾ വസ്ത്രം ധരിക്കുമ്പോൾ നിങ്ങൾ വ്യഭിചാരം ചെയ്യുന്നുവെന്ന്. യേശു പറഞ്ഞു, സ്ത്രീയെ മോഹിക്കേണ്ടതിനെ അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തുപോയി. അപ്പോൾ നിങ്ങളുടെ ശരീരത്തെ മറ്റുള്ളവർ മോഹിക്കുന്നതിനായി നിങ്ങൾ തന്നെ അവർക്ക് പ്രദർശിപ്പിക്കുകയാണ് ചെയ്തത്. നിങ്ങളിൽ ജീവൻ വസിക്കുന്നില്ലെങ്കിൽ ഇതെല്ലാം മനസ്സിലാക്കുന്നതിന് നിങ്ങൾക്ക് കഴിയുകയില്ല. നിങ്ങൾ ഒരുപക്ഷെ മറ്റൊരാളോട് പറഞ്ഞേക്കും, സഹോദരി ജോൺസനെ എനിക്ക് നന്നായി അറിയാം, സഹോദരൻ ജോൺസ് ഒരു ദൈവവേലക്കാരനുമാണ്, ആ സഹോദരി ഇങ്ങനെയും അങ്ങനെയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ, ആരെന്ത് ചെയ്താലും എനിക്കതിൽ കാര്യമില്ല, ദൈവത്തിന്റെ വചനമാണ് അപ്രകാരം ചെയ്തതെന്ന് പറയുന്നത്. യേശു പറഞ്ഞു, ദൈവം സത്യവാൻ, സകല മനുഷ്യരും ഭോഷ്ക് പറയുന്നവർ എന്നേ വരൂ. ബൈബിൾ അപ്രകാരം പറയുന്നു. ആ വെളിച്ചം പതിക്കുമ്പോൾ യഥാർത്ഥമായ അത് ജീവൻ പ്രാപിക്കേണ്ടിയിരിക്കുന്നു. അത് ജീവൻ പ്രാപിക്കുക തന്നെ ചെയ്യും. മോശയുടെ കഴുകിൻ കണ്ണുകൾ മിസ്രൈമിന്റെ നിക്ഷേപങ്ങളെക്കാളും അതീതമായ കാര്യങ്ങളെയാണ് നോക്കിക്കണ്ടത്. ഇന്നത്തെ യഥാർത്ഥ ക്രൈസ്തവ വിശ്വാസിയും അതുപോലെയാണ്. അവന്റെ സഭ എന്ത് പറയട്ടെ അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് പറഞ്ഞുകൊള്ളട്ടെ, വെളിച്ചം അവന്റെ മേൽ പതിക്കുമ്പോൾ ദൈവത്തിന്റെ പൂർണ്ണമായ വെളിപ്പാട് അവൻ ദർശിക്കും. ആ അഗ്നിസ്തംഭം അവിടെ നിൽക്കുന്നത് അവൻ കാണും. തിരുവനന്തപുരത്തിൽ വാഗ്ദത്തം നൽകിയിരിക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നത് അവൻ കാണുമ്പോൾ അവനിൽ ജീവൻ ഉണ്ടാകുന്നു. അവൻ ഏത് ചെറിയ കൂട്ടത്തിൽപ്പെട്ടവനായിരുന്നാലും സാരമില്ല, ദൈവത്തിന്റെ കൂട്ടം എല്ലായ്പ്പോഴും ഒരു ചെറിയ കൂട്ടമായിരിക്കും. ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടരുത്. നിങ്ങളുടെ പിതാവ് രാജ്യം നിങ്ങൾക്ക് നൽകുവാൻ പ്രസാദിച്ചിരിക്കുന്നു. അവർ അത് ഗ്രഹിക്കുന്നു. നിത്യജീവൻ പ്രാപിക്കുന്നതിന് അവർ മുന്നേ നിയമിക്കപ്പെട്ടവരാണെങ്കിൽ, ഏത് വിഭാഗീയ സഭാ സംഘടനയിൽപ്പെട്ടവരാണെങ്കിലും മറ്റേ ഏത് ഗ്രൂപ്പുകളിൽപ്പെട്ടവരാണെങ്കിലും, ആ വെളിച്ചം കാണുവാൻ അവരെ വേർതിരിച്ചെടുക്കുന്നതിന് ദൈവം കടപ്പെട്ടിരിക്കുന്നു. നിത്യജീവനായി മുന്നയിമിക്കപ്പെട്ട സിമിയോനെ ശ്രദ്ധിക്കുക. മസിഹ ഒരു ചെറിയ പൈതലിന്റെ രൂപത്തിൽ അമ്മയുടെ കൈകളിൽ ഏന്തപ്പെട്ടവനായി ദേവാലയത്തിലേക്ക് വന്നപ്പോൾ മസിഹയെ കാണുമെന്ന് കാത്തിരുന്ന സിമിയോൻ ദേവാലയത്തിലെ ഏതെങ്കിലും ഒരു മുറിയിൽ തിരുവചനം വായിച്ചുകൊണ്ടിരുന്നിരിക്കുകയോ മറ്റോ ആകാം. എന്നാൽ പരിശുദ്ധാത്മാവ് അവനെ അപ്പോൾ ആ കാര്യം ഉണർത്തിച്ചു. ആ ജീവൻ അവനിൽ ഉണ്ടായിരുന്നു. കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ മരണം കാണുകയില്ല എന്ന് അവൻ പറഞ്ഞിരുന്നു. കർത്താവിന്റെ ക്രിസ്തു ആ സമയത്ത് ദേവാലയത്തിൽ കൊണ്ടുവരപ്പെട്ടപ്പോൾ പരിശുദ്ധാത്മാവിനെ വഴി നടത്തി അവൻ നേരെ നടന്നുവെന്ന് ആ പൈതലിനെ കൈകളിലേന്തി, ഇപ്പോൾ നാഥ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടായിരിക്കുന്നു, നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ആ ദേവാലയത്തിന്റെ ഒരു മൂലയിൽ പ്രായം ചെന്ന് കാഴ്ച മങ്ങിത്തുടങ്ങിയ ഹന്ന എന്ന ഒരു സ്ത്രീ രാവും പകലും ദൈവത്തെ ആരാധിച്ച് ജീവിച്ചു പോന്നു. അവൾ ഒരു പ്രവാചകിയായിരുന്നു. അവൾ പറഞ്ഞു, മസിയ വരുന്നു, എനിക്കത് കാണാൻ കഴിയുന്നുണ്ട്. അവൾ കാഴ്ച ശക്തി നഷ്ടപ്പെട്ടവളായിരുന്നു. എങ്കിലും മസിയ ദേവാലയത്തിലേക്ക് കൊണ്ടുവരപ്പെട്ടപ്പോൾ അവൾ അതറിഞ്ഞു. അവൻ വരും, അവൻ വരും, അവൻ വരും എന്ന് അവനെക്കുറിച്ച് അവൾ പ്രവചിച്ചിരുന്നു. ആ ജീവൻ, ആ വെളിച്ചം ഒരു ചെറിയ പൈതലിന്റെ രൂപത്തിൽ, ലോകപ്രകാരം നിയമാനുസൃതമല്ലാത്ത ജനനമെന്ന പരിചാരപ്പെട്ട പൈതൽ പഴുന്തുണിയിൽ ചുറ്റപ്പെട്ടവനായി ദേവാലയത്തിലേക്ക് കൊണ്ടുവരപ്പെട്ടപ്പോൾ പരിശുദ്ധാത്മാവ് അന്ധയും വയോധികയുമായ ഹന്നയെ ആ കാര്യം ഉണർത്തിച്ചു. പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെട്ടവളായി അവൾ പൈതലിന്റെ സമീപത്തേക്ക് വന്ന് അമ്മയെയും കുഞ്ഞിനെയും അനുഗ്രഹിച്ച് അവിടെ ഉണ്ടായിരുന്ന ആളുകളോട് അവൻ ആരെന്ന് പ്രവചിച്ചു. അവൾ നിത്യജീവനായി മുന്നേ നിയമിക്കപ്പെട്ടവളായിരുന്നു എന്നത് കാണുക. അങ്ങനെയുള്ളവരെ ആ കാലഘട്ടത്തിൽ ഒരു ഡസൻ പോലും നിങ്ങൾക്ക് കാണാൻ കഴിയുകയില്ല. നോഹയുടെ കാലത്തിൽ എട്ടാത്മാക്കളാണ് രക്ഷപ്പെട്ടത്, വളരെ ചുരുക്കം പേർ മാത്രം. എന്നാൽ ആ കാലത്തിൽ ജീവന് വേണ്ടി മുൻ നിയമിക്കപ്പെട്ടവർ എല്ലാവരും ഒന്നിച്ച് ചേർക്കപ്പെട്ടു. ജീവനായി മുൻ നിയമിക്കപ്പെട്ടവരെ ഓരോ കാലത്തിലും പരിശുദ്ധാത്മാവ് എപ്രകാരം പ്രവർത്തിച്ച് ഒന്നിച്ച് ചേർക്കുന്നുവെന്ന് കാണുക. മോശയുടെ വിശ്വാസം ഭാവിയിൽ എന്ത് നടക്കുമെന്ന് കാണുവാൻ അവനെ വഴിനടത്തി. കഴിഞ്ഞുപോയ കാര്യങ്ങൾ കാണുന്നതിനല്ല. നിങ്ങളും നോക്കേണ്ടത് നാളെയിലേക്കാണ്, ഇന്നത്തെ ദിവസത്തിലേക്കല്ല. ഈ ലോകത്തിന്റെ നിക്ഷേപങ്ങളെയല്ല, ദൈവത്തിന്റെ വാഗ്ദത്തെയാണ് നാം നോക്കേണ്ടത്. അതുപോലെ ദൈവജനത്തെയാണ് നാം നോക്കിക്കാണേണ്ടത്, ഒരു സംഘടനയല്ല. നോക്കുക, ദൈവം അത് പ്രവർത്തിച്ചു. ലോത്ത് സൊദോമിലെ സമൃദ്ധിയുടെ പകിട്ട് നോക്കിക്കണ്ടു. ധാരാളം പണം സമ്പാദിക്കുന്നതിനുള്ള സാധ്യതകൾ ലോത്തിനെ കാണാൻ കഴിഞ്ഞു. സൊദോമിൽ ഒരു മഹാനായി തീരാനുള്ള സാധ്യതകളും സൊദോമിലേക്ക് നോക്കിയപ്പോൾ ലോത്ത് കണ്ടിരിക്കണം. എന്തുകൊണ്ടെന്നാൽ താൻ ഒരു എബ്രായനും ബുദ്ധിമാനും അബ്രഹാമിന്റെ അനന്തരനുമായിരുന്നു. അതിനാൽ അവൻ സ്വതം തിരഞ്ഞെടുത്തു, അവിടേക്ക് പോകുന്നതിനെ തീരുമാനിച്ചു. ലോത്തിന്റെ ജ്ഞാനം അവനെ ധനത്തിന്റെ പകിട്ട് കാണുന്നതിനാണ് നയിച്ചത്. ആഡംബരത്വത്തിന്റെ ആശീസുകൾ കാണാനാണ് അവന്റെ ജ്ഞാനം അവനെ സഹായമായത്. അത്തരത്തിലുള്ള സ്വതം ജീവിതം അഗ്നിയാൽ നശിക്കപ്പെടുവാൻ പോകുന്നത് കാണുന്നതിൽ നിന്നും അവന്റെ വിശ്വാസത്തെ അത് തളർത്തിക്കളഞ്ഞിരുന്നു. ഇന്നത്തെ ജനങ്ങളും അതുപോലെയാണ്. ഒരു വലിയ സംഘടനയിൽ അംഗമായിരിക്കുന്നതിനെ കുറിച്ചാണ് അവർ ചിന്തിക്കുന്നത്. സമൂഹത്തിലെ വ്യക്തികളുമായുള്ള നിലനിൽപ്പിന്റെ സാധ്യതകളാണ് അവർ നോക്കിക്കാണുന്നത്. എന്നാൽ അവരുടെ വിശ്വാസം മരവിച്ചു പോയതേ അവർ കാണുന്നില്ല. തെറ്റിദ്ധരിക്കപ്പെടാതിരിക്കാൻ ഞാനത് ആവർത്തിച്ചു പറയട്ടെ. ഇന്ന് സ്ത്രീകൾ സിനിമാ താരങ്ങളെ പോലെയാകുവാൻ ആഗ്രഹിക്കുന്നു. പുരുഷന്മാർ ടെലിവിഷൻ താരങ്ങളെ പോലെയും. ഇന്നത്തെ പ്രാസംഗികർ തങ്ങളുടെ സഭകൾ ഒരു ആധുനിക സത്രം പോലെയോ അതുപോലെ മറ്റെന്തെങ്കിലുമോ ആക്കി തീർക്കുവാൻ ആഗ്രഹിക്കുന്ന പോലെ കാണപ്പെടുന്നു. അവർ അംഗങ്ങളെ ചേർത്തുകൊണ്ടിരിക്കുന്നു. ഒരു പ്രധാനപ്പെട്ട കാരനോ അല്ലെങ്കിൽ ഒരു ബിഷപ്പോ ആയിത്തീരാനുള്ള സാധ്യതകളാണ് അവർ നോക്കുന്നത്. അതിനുവേണ്ടി ദൈവജനത്തെ, അവർക്ക് മുമ്പിൽ ദൈവശക്തിയാൽ വെളിപ്പെടുത്തപ്പെട്ട ദൈവജനത്തെ തള്ളിപ്പറയുവാൻ അവർക്ക് കഴിയും. ജനങ്ങളുടെ ഉള്ളിൽ ജീവിക്കുന്ന ജീവനുള്ള ദൈവചനം, ആ ദൈവചനം അവർക്ക് ആവശ്യമില്ല. അവർ പറയും, അത്തരം ആളുകളോട് ചേരുവാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ അവരോട് ചേർന്നാൽ തങ്ങളുടെ സ്വന്തം സഭയിലെ അംഗത്വം അവർക്ക് നഷ്ടപ്പെടും. അവർ ചേർന്നിരിക്കുന്ന വിഭാഗീയ സഭാ സംഘടനാ വ്യവസ്ഥയിൽ നിന്നെ അവരെ അത് മാറ്റിക്കളയും. ലോത്ത് സത്യസന്ധനായിരുന്നു. താൻ ചെയ്യുന്നത് തെറ്റാണെന്നറിഞ്ഞിട്ടും അവൻ ആ സോദോമിൽ തന്നെ പാർത്തു. നിങ്ങൾക്കത് കാണാൻ കഴിയുന്നില്ലേ? അപ്രകാരം അറിഞ്ഞുകൊണ്ട് അവർ തെറ്റ് ചെയ്യുമ്പോൾ എന്താണ് അവർ ചെയ്യുന്നതെന്ന് നിങ്ങൾ കാണുന്നില്ലേ? അവരുടെ ഉള്ളിലുള്ള ചെറിയ വിശ്വാസം അവർ മരവിപ്പിച്ചു കളയുന്നു. ആ വിശ്വാസം പിന്നെ പ്രവർത്തിക്കയില്ല. മോശയെല്ലാം ഉപേക്ഷിച്ചു, അവന്റെ വിശ്വാസത്തിൽ ഉറച്ചുനിന്നു. ലോകത്തിന്റെ മോഹത്തെയാണ് അവൻ മരവിപ്പിച്ചത്. ഒന്നുകിൽ നിങ്ങളുടെ വിശ്വാസം ലോകത്തിന്റെ വശ്യതയെ തളർത്തണം, അല്ലെങ്കിൽ ലോകത്തിന്റെ മോഹം നിങ്ങളുടെ വിശ്വാസത്തെ തളർത്തിക്കളയും. ഇപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഏതെങ്കിലുമൊന്ന് നിങ്ങൾ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. തിരുവചനം ഒരു നാളും മാറുകയില്ല, ദൈവം ഒരിക്കലും മാറുകയില്ല, അവൻ എന്നേക്കും അനന്യനാണ്. എന്നാൽ ഇന്ന് നാം കാണുന്നത് ജനങ്ങൾ വലിയ കാര്യങ്ങളിൽ അഭിലാഷം വെച്ചിരിക്കുന്നതാണ്. വലിയ സംഘടനകളാണ് അവരുടെ ആവശ്യം. ഞാൻ ഇന്ന സംഘടനയിൽ പെട്ടവനാണ് എന്ന് അവർ അഭിമാനിക്കുന്നു. തെരുവിൽ കാണുന്ന മറ്റാളുകൾക്കും അവർക്കും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. എന്തുകൊണ്ടെന്നാൽ അവരിൽ ലോകപ്രകാരമുള്ള അല്പജ്ഞാനമല്ലാതെ മറ്റൊന്നുമില്ല. ദൈവിക രോഗശാന്തിയെക്കുറിച്ചോ ദൈവത്തിന്റെ അഗ്നിസ്തംഭത്തെക്കുറിച്ചോ ദൈവിക വെളിച്ചത്തെക്കുറിച്ചോ നാം സംസാരിച്ചാൽ അവർ പറയും, അതെല്ലാം മാനസികമായ കാര്യങ്ങളാണ്. ദൈവദൂതന്റെ ആ ചിത്രം അടുത്തൊരു ദിവസം എന്റെ കയ്യിൽ നിന്നും എടുത്തിട്ട് ഒരു ബാപ്റ്റിസ്റ്റ് പട്ടക്കാരൻ അത് നോക്കി കളിയാക്കി ചിരിച്ചു. അത് ദൈവത്തെ നിന്ദിക്കുകയായിരുന്നു. ദൈവദൂഷണത്തിന് ക്ഷമയില്ല. യേശുക്രിസ്തുവും അതാണ് പറഞ്ഞത്. യേശുക്രിസ്തു ചെയ്ത അതേ അത്ഭുത പ്രവൃത്തികൾ ഇപ്പോൾ നടക്കുന്നത് കണ്ടിട്ട് അതിനെ നിന്ദിച്ചാൽ അത് ദൈവദൂഷണമാണ്. ക്രിസ്തു ചെയ്ത അത്ഭുത പ്രവൃത്തികളെ അക്കാലത്തുള്ളവർ കണ്ടപ്പോൾ അവൻ അവർക്ക് വേണ്ടി അർപ്പിക്കപ്പെടേണ്ട ബലിയാടായിരുന്നു. അവനെ അവർ ബയൽസെബൂബ് എന്ന് വിളിച്ചു. എന്തുകൊണ്ടെന്നാൽ അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. യേശു പറഞ്ഞു, ആരെങ്കിലും മനുഷ്യപുത്രന് നേരെ ഒരു വാക്ക് പറഞ്ഞാൽ അത് അവനോട് ക്ഷമിക്കും. പരിശുദ്ധാത്മാവിന് നേരെ പറഞ്ഞാലോ ഈ ലോകത്തിലും വരുവാനുള്ളതിലും അവനോട് ക്ഷമിക്കയില്ല. നിങ്ങൾ ഒരു വാക്ക് മാത്രം പരിശുദ്ധാത്മാവിന് വിരോധമായി പറഞ്ഞാൽ മതിയാവും. എന്നാൽ നിങ്ങൾ നിത്യജീവനായി മുൻ നിയമിക്കപ്പെട്ടവനാണെങ്കിൽ നിങ്ങളിലുള്ള ജീവൻ ആ വെളിച്ചം കാണുമ്പോൾ പൂട്ടിമുളച്ച് പുറത്തേക്ക് വരും. നിങ്ങളിൽ ആ ജീവനുണ്ടെങ്കിൽ കിണറ്റടിയിൽ കണ്ട ആ സമരിയക്കാരത്തി സ്ത്രീയെ പോലെയും മറ്റു പലരെ പോലെയും നിങ്ങളത് തിരിച്ചറിയും. എന്നാൽ ജീവന്റെ വിട്ട നിങ്ങളിലില്ലെങ്കിൽ ജീവൻ പ്രാപിക്കുവാൻ നിങ്ങളിൽ യാതൊന്നും ഉണ്ടാകില്ല. പ്രായം ചെന്ന എന്റെ അമ്മ പലപ്പോഴും പറയാറുള്ളത് പോലെ, തക്കാരിക്കിഴങ്ങിൽ നിന്ന് നിങ്ങൾക്ക് രക്തം കിട്ടുകയില്ല, എന്തുകൊണ്ടെന്നാൽ അതിൽ രക്തമുണ്ടായിരിക്കുകയില്ലല്ലോ. അതുപോലെ തന്നെയാണ് ഇതും. നിങ്ങളിലുള്ള ചെറിയ വിശ്വാസത്തെ അത് നിർവീര്യമാക്കുന്നു. ലോകത്തിന് സൊദോമിൽ നിക്ഷേപങ്ങൾ കാണാൻ കഴിഞ്ഞിരുന്നു. എന്നാൽ അത് അഗ്നിയാൽ നശിപ്പിക്കപ്പെടുവാൻ പോകുന്നത് കാണാൻ തക്ക വിശ്വാസം അവനിലുണ്ടായിരുന്നില്ല. ഇന്ന് നമുക്കും ആ വിശ്വാസമുണ്ടോ എന്ന് ഞാൻ അത്ഭുതപ്പെടുകയാണ്. പെരുമ ആഗ്രഹിക്കുന്ന സ്ത്രീകൾ, സ്ഥാപിത സഭാ സംഘടനകളിലെ ചില സ്ത്രീകൾ, അവർ മറ്റുള്ളവരെ പോലെ പെരുമാറുന്നതിനെ ആഗ്രഹിക്കുന്നു. അവർ മുഖം ചായം തേച്ചു നിമിക്കുകയും മറ്റും കൂടുതൽ സൗന്ദര്യവതികളാകാനുള്ള സാധ്യതകളാണ് അന്വേഷിക്കുന്നത്. അവർ തങ്ങളുടെ മുടി നീളം കുറച്ച് കൂടുതൽ ചെറുപ്പം തോന്നിക്കുന്നവരായി കാണാനുള്ള സാധ്യതകളാണ് നോക്കുന്നത്. സിനിമാ താരങ്ങളെ പോലെയും മറ്റും പെരുമാറി അവർ അതിനായി ശ്രമിക്കുന്നു. അങ്ങനെ പെരുമാറുന്ന സ്ത്രീകൾ ബൈബിൾ പറയുന്ന പ്രകാരം മാനമില്ലാത്ത സ്ത്രീകളാണെന്ന സത്യത്തെ അറിയാതിരിക്കത്തക്ക വിധത്തിൽ തങ്ങളിലുള്ള വിശ്വാസത്തെ മരവിപ്പിച്ച് കളഞ്ഞവരായിരിക്കുമോ എന്ന് ഞാൻ അത്ഭുതപ്പെടുകയാണ്. പുരുഷന്റെ വസ്ത്രം ധരിക്കുന്ന സ്ത്രീ ദൈവത്തിന്റെ മുമ്പിൽ വെറുക്കപ്പെട്ടവളാണ്. സ്ലാക് ഷർട്ടുകളും ഇറക്കം കുറഞ്ഞ കാൽച്ചട്ടയും മറ്റുമെല്ലാം അവർ ധരിക്കുന്നു. അതെല്ലാം സർവ്വസാധാരണമായ ഒരു കാര്യമെന്ന പോലെ ചെയ്ത് അതിൽ അവർ തഴമ്പിച്ചു പോയിരിക്കുന്നു. പള്ളിയിൽ പോകാനുള്ള അവരുടെ ആ ചെറു വിശ്വാസത്തെ കൂടി അത് മരവിപ്പിച്ചു കളയുമോ എന്ന് ഞാൻ അതിശയിക്കുകയാണ്. നോക്കുക, അത്തരം കാര്യങ്ങളാണ് അത് ചെയ്യുന്നത്. ലോത്തിന്റെ പ്രവൃത്തി അവന്റെയും അവന്റെ ആളുകളുടെയും വിശ്വാസത്തെ മരവിപ്പിച്ചു കളഞ്ഞു. അതിനാൽ അവിടെ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ കാണുവാൻ അവർക്ക് കഴിഞ്ഞില്ല. എന്നാൽ അവന്റെ അമ്മാവനായ അബ്രഹാം അടിയുറച്ച വിശ്വാസമുള്ളവനായിരുന്നു. അബ്രഹാം സോദോമിന്റെ വശ്യതയെ കണ്ട് മോഹിച്ചില്ല. അതിനോട് അവന് യാതൊരു കാര്യവുമില്ലായിരുന്നു. അബ്രഹാമിനും സാറയ്ക്കും ജീവിതം കഷ്ടപ്പാട് നിറഞ്ഞതായിരുന്നു. മരുഭൂമിയിൽ, പരിശുഭൂമിയിലായിരുന്നു അവർ ജീവിച്ചിരുന്നത്. എന്നിട്ടും സോദോമിന്റെ ആഡംബരത്വത്തിൽ അവർ ശ്രദ്ധിക്കുകയോ അങ്ങനെയുള്ള ഒരു ജീവിതത്തിൽ പ്രസിദ്ധി നേടുന്നതിനോ അവർ ആഗ്രഹിച്ചില്ല. സാറ ആ രാജ്യത്തിലെ മറ്റെല്ലാ സ്ത്രീകളെക്കാളും സൗന്ദര്യവതിയായിരുന്നു എന്ന് ബൈബിൾ പറയുന്നു. അവൾ ലോകത്തിലെ എല്ലാ സ്ത്രീകളെക്കാളും സൗന്ദര്യവതിയായിരുന്നു. എങ്കിലും അവൾ അവളുടെ ഭർത്താവിന് കീഴ്പ്പെട്ട് അവനോടൊത്ത് വസിക്കുകയും തന്റെ ഭർത്താവിനെ യജമാനൻ എന്ന് വിളിക്കുകയും ചെയ്തു എന്നാണ് അവളെക്കുറിച്ച് പറയുന്നത്. ബൈബിളിൽ പുതിയ നിയമത്തിൽ സാറായെ കുറിച്ച് പരാമർശിക്കുമ്പോൾ, വിശ്വാസത്തിൽ കീഴ്പ്പെട്ടിരുന്നാൽ നിങ്ങൾ അവളുടെ മക്കൾ ആയിത്തീർന്നു എന്നാണ് പറയുന്നത്. നോക്കുക, അവൾ അവളുടെ ഭർത്താവിനെ യജമാനൻ എന്ന് വിളിച്ചു. ദൈവത്തിന്റെ ദൂതൻ അവരെ അവരുടെ ചെറിയ കൂടാരത്തിൽ സന്ദർശിച്ചു. അവർക്ക് ശരിയായ ഒരു വീട് പോലും ഉണ്ടായിരുന്നില്ല. പരിശുഭൂമിയിലായിരുന്നു അവർ താമസിച്ചിരുന്നത്. ഇന്നത്തെ യഥാർത്ഥ വിശ്വാസികളും അതേപോലെ തന്നെയാണ്. അന്നത്തെ ആ നിലയിലേക്ക് ഇപ്പോഴുള്ള വിശ്വാസികളും മടങ്ങി വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ? മോശയിലുണ്ടായിരുന്ന മഹത്തായ വിശ്വാസത്താൽ മിസ്രയീമിന്റെ നിക്ഷേപങ്ങളെ വെറുത്തിട്ട് നീതിയുക്തമായ ഒരു തെരഞ്ഞെടുപ്പ് അവൻ നടത്തി. ദൈവത്തിന്റെ ജനത്തോടൊപ്പമുള്ള പീഡനങ്ങളാണ് അവൻ തിരഞ്ഞെടുത്തത്. ആ ക്ലേശങ്ങൾ സഹിച്ചുകൊണ്ട് അവരോടൊപ്പം പോകുന്നതിന് അവൻ തീരുമാനിച്ചു. എന്തുകൊണ്ട്? അവന്റെ വിശ്വാസം മൂലം. ദൈവത്തിന്റെ വാഗ്ദത്തം അവൻ കണ്ടു. അവസാനം എന്തായിരിക്കുമെന്ന് വിശ്വാസത്താൽ അവൻ കണ്ടു. നാളെ എന്ത് സംഭവിക്കുമെന്ന് വിശ്വാസത്താൽ അറിഞ്ഞുകൊണ്ട് അവനിലുണ്ടായിരുന്ന വിശ്വാസത്തെ അവൻ സ്വതന്ത്രമാക്കി വിട്ടു. അവന്റെ കണ്ണുകൾ കണ്ട കാര്യങ്ങളിൽ അവൻ ശ്രദ്ധിച്ചില്ല. മിസ്രയീമിൽ നടത്ത ഭ്രമവനാകേണ്ട സാധ്യതകൾ അവൻ കാണുന്നുണ്ടായിരുന്നു. എങ്കിലും ഭാവിയിലേക്കാണ് അവൻ നോക്കിയത്. ഓ, ജനങ്ങൾക്കും അപ്രകാരം ചെയ്യുവാൻ കഴിഞ്ഞെങ്കിൽ മോശ ലോകത്തെ നോക്കിയില്ല. നിങ്ങൾ നോക്കുന്നത് ഈ ലോകത്തെയാണെങ്കിൽ ലോകത്തോടൊപ്പമുള്ള ഒരു തെരഞ്ഞെടുപ്പ് നിങ്ങൾ നടത്തും. അപ്രകാരമുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം നിങ്ങളുടെ കണ്ണുകളെ മറച്ചുകൊണ്ട് നാളെയെക്കുറിച്ചുള്ള ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ മാത്രം നോക്കുക. മോശയുടെ വിശ്വാസത്താൽ അവൻ നല്ല ഒരു തിരഞ്ഞെടുപ്പ് നടത്തി. ഫറവോന്റെ മകനെന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും അബ്രഹാമിന്റെ മകനെന്ന് വിളിക്കപ്പെടുന്നത് തിരഞ്ഞെടുക്കുകയും ചെയ്തു. അന്നത്തെ മിസ്രയീം ലോകത്തിലെ മറ്റു രാജ്യങ്ങളെയെല്ലാം ആധിപത്യത്തിന് കീഴിലാക്കിയിരുന്നു. അവൻ ലോകരാജാവായിരുന്നു. 40 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ചെറുപ്പക്കാരനായ മോശയ്ക്ക് വേണമെങ്കിൽ അന്നത്തെ ലോകത്തിന്റെ രാജാവായി സിംഹാസനം ഏറ്റെടുക്കാമായിരുന്നു. എന്നാൽ അവൻ ആ കാര്യങ്ങളൊന്നും തീരെ ശ്രദ്ധിച്ചില്ല. അനുദിനവും മോശയുടെ ചുറ്റിലും നിൽക്കുമായിരുന്ന അന്തപുര സ്ത്രീകളെ ഒന്ന് നോക്കുക. മോശയ്ക്ക് വേണമെങ്കിൽ ആ സൗന്ദര്യവും കണ്ട് രസിച്ച് വീഞ്ഞും പകർന്നു കുടിച്ച് അവന്റെ മുമ്പിൽ മാതക നൃത്തം ചെയ്യുന്ന സുന്ദരികളെ വീക്ഷിച്ചുകൊണ്ടിരിക്കാമായിരുന്നു. അവനെ ആരാധിക്കുന്നതിന് ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള സുന്ദരികളും പിന്നെ രക്തങ്ങളും നിക്ഷേപങ്ങളും വേണ്ടത്ര സൈന്യവുമെല്ലാം അവിടെ അവനുണ്ടായിരുന്നു. അവൻ ചെയ്യേണ്ടിയിരുന്ന ഒരേ ഒരു കാര്യം അവിടെ ഇരുന്ന് ശ്രേഷ്ഠമായ ഭോജ്യങ്ങൾ കഴിക്കുകയും നമ്മുടെ സൈന്യത്തെ അയച്ച് ഉടനെ ആ രാജ്യത്തെ കീഴടക്കി പിടിക്കുക, എനിക്ക് ആ രാജ്യം കൂടി വേണം എന്ന ഉത്തരവ് കൊടുക്കുകയും മാത്രമായിരുന്നു. അവർ അവിടെ ഇരുന്ന് അവനെ ആരാധിക്കുമായിരുന്നു. അന്നത്തെ സുന്ദരികളായ ആ മാതക നർത്തകിമാർ അവന്റെ ചുണ്ടിലേക്ക് വീഞ്ഞു പകർന്നു കൊടുക്കുവാൻ തയ്യാറായിരുന്നു. വേണമെങ്കിൽ അവനെ പുണർന്നുകൊണ്ട് അവനെ വേണ്ട വിധത്തിൽ ഊട്ടുവാനും തയ്യാറുള്ള ലോക സുന്ദരിമാർ എപ്പോഴും അവനെ ചുറ്റുമുണ്ടായിരുന്നു. എല്ലാ വിധത്തിലുള്ള ആഡംബര ജീവിതവും അവന്റെ മുൻപിൽ തുറന്നുവിടുന്നിരുന്നു. എങ്കിലും അവൻ എന്താണ് ചെയ്തത്? അവൻ അവയൊന്നും നോക്കാതെ അവയ്ക്കെല്ലാം അതീതമായ കാര്യങ്ങളെയാണ് നോക്കിയത്. ആ ആഡംബര ജീവിതം നശിപ്പിക്കുന്നതിനുള്ള അഗ്നിയും മരണവും ആ വഴിയിൽ അവൻ കണ്ടു. അതവിടെ ഉണ്ടായിരുന്നു എന്നേ അവൻ അറിഞ്ഞിരുന്നു. വെറുക്കപ്പെട്ടവരും തള്ളപ്പെട്ടവരുമായ ഒരു കൂട്ടം ജനങ്ങളെ അവൻ കാണുകയും വിശ്വാസത്താൽ ക്രിസ്തുവിന്റെ നിന്ദ സഹിക്കുന്നതിനെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. ഞാൻ അബ്രഹാമിന്റെ മകനാണ്, ഫറവോന്റെ പുത്രനല്ല. നിങ്ങൾ എന്നെ ഒരു ബിഷപ്പോ ഡീക്കനോ ആർച്ച് ബിഷപ്പോ പോപ്പോ എന്താക്കി തീർത്താലും ഞാൻ അവരുടെ ഒന്നും പുത്രനല്ല. ഞാൻ അബ്രഹാമിന്റെ മകനാണ്. അതിനാൽ ഞാൻ എന്നെ തന്നെ ഈ ലോകത്തിന്റെ കാര്യങ്ങളിൽ നിന്നും വേർപിരിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. വിശ്വാസത്താൽ അവൻ അത് ചെയ്തു. ആഡംബരത്തെ അവൻ കൈവിട്ടു. അടുത്ത തിരഞ്ഞെടുപ്പിൽ ഒരു ബിഷപ്പോ ആർച്ച് ബിഷപ്പോ അല്ലെങ്കിൽ പ്രധാന മേൽവിചാരകനോ ആകാനുള്ള സാധ്യതകൾ അവൻ വീക്ഷിച്ചു. ആ സാധ്യതകൾ അവൻ കൈവെടിഞ്ഞു. ആ വക കാര്യങ്ങളെ ഒന്ന് നോക്കുവാൻ പോലും അവൻ വിസമ്മതിച്ചു. ഞാനൊരു ബിഷപ്പോ അതുപോലെ മറ്റു വല്ലതുമോ ആകുകയാണെങ്കിൽ ജനങ്ങൾ എന്നെ പരിശുദ്ധ പിതാവ് അല്ലെങ്കിൽ ഡോക്ടർ അല്ലെങ്കിൽ മൂപ്പൻ എന്ന് സംബോധന ചെയ്യും. ഏതെങ്കിലും മീറ്റിംഗിൽ സംബന്ധിക്കാൻ ചെന്നാൽ അവിടെയുള്ള വൈദികരെല്ലാം എന്റെ പുറത്ത് സ്നേഹപൂർവ്വം തട്ടി ആദരവ് പ്രകടിപ്പിക്കും. നോക്കൂ, അദ്ദേഹത്തിൽ എന്തോ ഒരു പ്രത്യേകതയുണ്ട്. അല്ലെങ്കിൽ ഓ മിണ്ടാതിരിക്കൂ, നമ്മുടെ ബിഷപ്പ് ഇതാ വരുന്നു, അദ്ദേഹം പറയുന്നത് എന്തും നമുക്ക് നിയമമാണ് എന്നെല്ലാം അവർ പറയും. ആ അദ്ദേഹം ഇതാ വരുന്നു. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ജനങ്ങൾ വന്ന് പോപ്പിന്റെ പാദങ്ങളെയും മോതിരത്തെയും ചുംബിക്കുന്നത് കാണുന്നില്ലേ? കത്തോലിക്കർക്കും പ്രൊട്ടസ്റ്റന്റുകൾക്കും ഒരു ബിഷപ്പോ പ്രധാന വൈദികനോ അല്ലെങ്കിൽ അവരുടെ സഭാ സംഘടനയിലെ ഏതെങ്കിലും ഉന്നത വ്യക്തിയോ ആയിത്തീരാനുള്ള സാധ്യതകൾ എത്രയാണ്? വിശ്വാസക്കണ്ണുകൾ എല്ലാറ്റിലും മേലെയുള്ള കാര്യങ്ങൾ കാണുന്നു. മിസ്രൈമർ മുഴുവനും നശിക്കപ്പെട്ടിരുന്ന ദൈവം അരുളിച്ചത് വിശ്വാസക്കണ്ണുകളാൽ മോശ കണ്ടു. വിശ്വാസമാകുന്ന കഴുകിൻ കണ്ണുകൾ നിങ്ങളെ എല്ലാത്തിനും മേലായി ഉയർത്തുമ്പോൾ നിങ്ങൾ കാണുന്നത് ഇന്നിനെയല്ല, നാളെയാണ്. വിശ്വാസം നിങ്ങളെ അബ്രഹാമിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുന്നതിനെ തിരഞ്ഞെടുക്കുന്നു. വിശ്വാസമില്ലാതിരുന്നതിനാൽ ദൈവത്തിന്റെ മക്കളെ മതഭ്രാന്തന്മാരായിട്ട് കാണാനേ ഫറവോന് കഴിയുമായിരുന്നുള്ളൂ. മോശ പറഞ്ഞതിനെക്കുറിച്ച് അവനെ പേടിയില്ലായിരുന്നതിനാൽ ഇസ്രായേൽ മക്കളെ അവൻ അടിമകളാക്കി. ദൈവത്തെ അവന് ഭയമില്ലായിരുന്നു. അവനാണ് ദൈവമെന്ന് അവൻ കരുതി. അവൻ സേവിച്ചിരുന്ന ദേവന്മാരാണ് ഇതെല്ലാം ചെയ്തതെന്നും താനൊരു ബിഷപ്പാണെന്നും എല്ലാവർക്കും മേലധികാരിയാണെന്നും അവന്റെ ദേവന്മാരാണ് ഇവയെല്ലാം ചെയ്തതെന്നും അവൻ കരുതി. ഈ കാര്യങ്ങൾക്കൊന്നും ഒരു കഴമ്പുമില്ലെന്നും അവൻ കരുതി. അതുകൊണ്ട് അവൻ അവരെ അടിമകളാക്കി തന്നെ വെച്ചു. അവൻ അവരെ നോക്കി പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്തു. ഇന്നത്തെ ചില ആളുകൾ ചെയ്യുന്നത് പോലെ അതേ കാര്യം തന്നെ. മോശയുടെ വിശ്വാസം ഇസ്രായേൽ ജനങ്ങളെ ദൈവത്താൽ വാഗ്ദത്തം ചെയ്യപ്പെട്ട ദേശത്തിലെ ഒരു അനുഗ്രഹീത ജനമായി മുൻകൂട്ടി കാണുകയുണ്ടായി. ആ വാഗ്ദത്തം കൈവരിക്കേണ്ടത് കഠിനമായ ഒരു പോരാട്ടത്തിലൂടെ വേണമായിരുന്നു. എങ്കിലും അവരോടൊപ്പം പോകുവാൻ മോശ തീരുമാനിച്ചു. ഇതേക്കുറിച്ച് വിശദമായി പറയുവാൻ നിർവാഹമില്ലല്ലോ, എന്തുകൊണ്ടെന്നാൽ സമയം വളരെ വേഗം കടന്നുപോകുന്നു. ശ്രദ്ധിക്കുക, ജനങ്ങളെ യഥാർത്ഥ വഴിയിലേക്ക് കൊണ്ടുവരിക എന്നത് വളരെ കഠിനമായ ഒരു പ്രയത്നമായിരിക്കാം. നീ അവരുടെ കൂടെ വസിക്കണം. നീ അവരിൽ ഒരാളായി തീരുകയും വേണം. അവർ വലിയ വിവേകശാലികളായിരിക്കാം. അവരുടെ കൂടെ ഇടപഴകാൻ നിനക്ക് സാധിച്ചെന്ന് വരികയുമില്ല. അതിന് മറ്റു ചിലത് അവിടെ സംഭവിക്കേണ്ടതായുണ്ട്. അത്ഭുതകരമായ എന്തെങ്കിലും ഒന്ന് അവർക്ക് മുമ്പാകെ സംഭവിക്കണം. അത് വളരെ വിഷമകരമായ ഒരു കാര്യമാകാം. സഭാ സംഘടനകൾ നിന്നെ പുറന്നില്ലേക്കും. ഈ കാര്യങ്ങളെല്ലാം തന്നെ സംഭവിച്ചെന്നേക്കാം. നീ ചെയ്യേണ്ടത് വളരെ വിഷമകരമായ കാര്യങ്ങളാണ്. എങ്കിലും നീ എന്ത് തിരഞ്ഞെടുക്കുമെന്ന് ഇപ്പോൾ തന്നെ ഒരു തീരുമാനമെടുക്കുക. ഞാൻ അവരിൽ ഒരുവരാണ്. അവന്റെ വിശ്വാസമാണ് അത് അവനെ കൊണ്ട് പറയിച്ചത്. അവനിലുള്ള വിശ്വാസം ജ്വലിച്ചു. അവൻ അത് കണ്ടു. അവർക്ക് നൽകപ്പെട്ട വാഗ്ദത്തത്തിലേക്ക് അവരെ നയിക്കുക എന്നത് ശ്രമകരമായ ഒരു കാര്യമായിരുന്നു. എങ്കിലും മോശ അവരുടെ കൂടെ പോകുവാനാണ് തീരുമാനിച്ചത്. അവർ അവനോട് എന്ത് പ്രവർത്തിച്ചു എന്നത് പരിഗണിക്കാതെ അവൻ അവരിൽ ഒരുവനായി അവരോടൊപ്പം പ്രയാണം ചെയ്തു. ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ശരി, അവരിൽ ഒരുവനായി അവരോടൊപ്പം പോകുക. എന്തുകൊണ്ടെന്നാൽ അത് നിന്റെ കടമയാണ്. ഒരുപക്ഷെ കഠിന പോരാട്ടങ്ങളിലൂടെ കടന്നുപോകേണ്ടി വരും. എന്നിരുന്നാലും ഏത് വിധത്തിലെങ്കിലും പോകുക. മോശയുടെ വിശ്വാസം ദൈവത്തിന്റെ വചനമാണ് തിരഞ്ഞെടുത്തത്, മിസ്രയീമിലെ നിക്ഷേപങ്ങളല്ല. അവൻ വചനം തിരഞ്ഞെടുത്തു. അതാണ് മോശയുടെ വിശ്വാസം ചെയ്തത്. ദൈവത്തിന്റെ വാഗ്ദത്തം ലോകത്തിന്റെ ദൃഷ്ടിയിൽ മോശമായ ആളുകളിലാണ് കാണപ്പെട്ടത്. ഓർമ്മിക്കുക, ലോകത്തിന്റെ ആഡംബരത്വം മോശയ്ക്ക് തിരഞ്ഞെടുക്കാമായിരുന്നു. മോശയ്ക്ക് വേണമെങ്കിൽ ഈ ലോകത്തിലെ ഒരു വലിയ രാജാവാകാമായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ വാഗ്ദത്തം എവിടെയാണ് ഉണ്ടായിരുന്നത്? ചെളിക്കുഴിയിൽ. ചെളിയിൽ വേല ചെയ്യുന്നവർക്കാണ് നൽകപ്പെട്ടത്. എന്നാൽ വിശ്വാസം മോശമെന്ന് കരുതപ്പെട്ടിരുന്ന ദൈവത്തിന്റെ ജനങ്ങളെ നോക്കിയപ്പോൾ അത് ഈ ലോകത്തിലെ മറ്റെല്ലാത്തിനേക്കാളും വിലയേറിയതായി എണ്ണി. വിശ്വാസം അങ്ങനെ നോക്കുമ്പോൾ വിശ്വാസത്തിന് അത് കാണുവാൻ കഴിയും. വചനത്തിലുള്ള വിശ്വാസം വചനം വെളിപ്പെടുന്നത് കാണുമ്പോൾ അത് ലോകത്തിന്റെ എല്ലാ മോഡികളെക്കാളും അല്ലെങ്കിൽ ഒരു ആർച്ച് ബിഷപ്പിന്റെ പദവിയെക്കാളും മേന്മയേറിയതായി കണക്കാക്കുവാൻ നിങ്ങൾക്ക് കഴിയും. വിശ്വാസമാണ് അത് ചെയ്തത്. ഏറ്റവും മോശമായവരെ വെറുക്കപ്പെട്ടവരെ തള്ളപ്പെട്ടവരെ നിങ്ങൾ കാണുമ്പോൾ ഈ ലോകത്തിന് നൽകുവാൻ കഴിയുന്നവരെക്കാൾ അനേകം അനേകം മടങ്ങ് മേന്മയുള്ളവരായി അവരെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ടാണ് നാം ആ പാട്ട് പാടുന്നത്, കർത്താവിന്റെ ആ വെറുക്കപ്പെട്ട ചുരുക്കം പേരുടെ വഴി ഞാൻ തിരഞ്ഞെടുക്കും എന്ന ഗാനം. ദൈവം എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുവോ അതിനെ വിശ്വാസം കാണുന്നു. ഓ, നിങ്ങളുടെ മനസ്സിൽ ഇത് പതിഞ്ഞുവെന്ന് ഞാൻ കരുതുന്നു. വിശ്വാസം ഇപ്പോഴുള്ള കാര്യങ്ങളെ നോക്കിക്കാണുന്നില്ല, വിശ്വാസം അത് കാണുന്നില്ല. വിശ്വാസം ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ മാത്രമേ കാണുകയുള്ളൂ, അതിനനുസരണമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അതാവുന്നു വിശ്വാസത്തിന്റെ പ്രവൃത്തി. ദൈവം എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവോ അതിനെ വിശ്വാസം കാണുകയും ആ കാര്യങ്ങളിലൂടെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. വിശ്വാസം എന്നത് ഒരു ദൂരക്കാഴ്ചയാണ്. അതിന്റെ കാഴ്ചശക്തി കുറഞ്ഞു പോകുന്നില്ല, ലക്ഷ്യത്തെ അത് എപ്പോഴും കാണുന്നു. ആമേൻ. തോക്കുപയോഗിച്ച് ദൂരത്തിലുള്ളത് വെടിവെക്കുന്നവർക്ക് ഈ കാര്യം അറിയാം. തോക്കിൽ ദൂരദർശിനി, ഒരു ബൈനാക്കുലർ ഘടിപ്പിച്ചിരിക്കും. ഒരു ബൈനാക്കുലർ അല്ലെങ്കിൽ ദിനേത്രി ദൂരദർശിനി ഉപയോഗിച്ച് അടുത്തുള്ളത് ആരും നോക്കാറില്ല. ദൂരത്തുള്ളതിനെ നോക്കിക്കാണുന്നതിനാണ് അത് ഉപയോഗിക്കുന്നത്. വിശ്വാസവും അതാണ് ചെയ്യുന്നത്. വിശ്വാസം ദൈവത്തിന്റെ ദിനേത്രി ദൂരദർശിനിയായ പുതിയ നിയമവും പഴയ നിയമവും എടുത്ത് ദൈവം നൽകിയിരിക്കുന്ന ഓരോ വാഗ്ദത്തവും അതിലൂടെ നോക്കിക്കാണുന്നു. ഈ വർത്തമാനകാലത്തിൽ എന്ത് നടക്കുന്നുവെന്ന് നോക്കാതെ അവസാനം എന്തായിരിക്കുമെന്നാണ് വിശ്വാസം നോക്കുന്നത്. വിശ്വാസി താഴെയുള്ള കാര്യങ്ങൾ നോക്കുന്നതിനെ ശ്രമിക്കയില്ല. വിശ്വാസി താഴെയുള്ള കാര്യങ്ങൾ നോക്കുന്നതിന് ശ്രമിക്കയില്ല, ദൂരത്തിലുള്ളവയാണ് അവൻ നോക്കിക്കാണുന്നത്. വിശ്വാസി ദൈവജനത്തിലാണ് തന്റെ ദൂരദർശിനിയുടെ ഉന്നം വെച്ചിരിക്കുന്നത്. അതാണ് വിശ്വാസം ചെയ്യുന്നത്. ഒരു മനുഷ്യനുള്ള വിശ്വാസം ചെയ്യുന്നത് അതാണ്. ഇത് ശ്രദ്ധിക്കുക, മഹത്തായി തന്നെ ഫറവൻ കരുതിയിരുന്നതിനെ ദൈവം വെറുപ്പായത് എന്ന് എണ്ണി. ഫറവൻ പറഞ്ഞിരിക്കാം, മോശെ നോക്കൂ, നീയാണ് അടുത്ത ഫറവൻ, ഞാൻ പോകുമ്പോൾ ഈ ചെങ്കോൽ ഞാൻ നിന്റെ കയ്യിൽ തരും, അത് നിന്റേതാണ്. മോശെ, നീ ഒരു മഹാനായി തീരും, നീ ഒരു ബിഷപ്പാകാൻ പോകുകയാണ്, അല്ലെങ്കിൽ നീ ഇന്നവനാകും. മോശെ, നീ ഞങ്ങളെ വിട്ടുപോകരുത്, നീ ഇവിടെ ഞങ്ങളുടെ കൂടെ തന്നെ താമസിക്കുക. എന്നാൽ നോക്കുക, ഫറവൻ അതെല്ലാം മഹത്തായതെന്ന് എണ്ണി, എന്നാൽ ദൈവം അതിനെ മ്ലേച്ഛത എന്ന് പറഞ്ഞു. സ്ത്രീകളെ, നിങ്ങൾ ഒരു നിമിഷം ചിന്തിക്കൂ, പുരുഷന്മാരും ചിന്തിക്കുക. ലോകം മഹത്തായതെന്ന് എണ്ണുന്നതിനെ ദൈവം അശുദ്ധി എന്ന് വിളിക്കുന്നു. പുരുഷന്റെ വസ്ത്രം സ്ത്രീ ധരിക്കുന്നത് ദൈവത്തിന് വെറുപ്പാകുന്നുവെന്ന് ബൈബിൾ പറയുന്നില്ലേ? എങ്കിലും അങ്ങനെ ചെയ്യുന്നതിന് നിങ്ങൾ വളരെ മിടുകികളാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. നിങ്ങളുടെ സ്ത്രൈണ ശരീരം പിശാചിനെ നിങ്ങൾ പ്രദർശിപ്പിക്കുകയാണ്. അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. ഈ ലോകകാര്യങ്ങളെ താലൊലിക്കുകയും അതിനനുരൂപമായി ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യ, സ്വന്തം ഭാര്യയെ നേരായ വഴിയിൽ നടത്താൻ ധൈര്യമില്ലാത്ത മനുഷ്യ, അതെല്ലാം വിട്ടുപേക്ഷിച്ചുകൊള്ളുക. ദൈവത്തിന്റെ പുത്രനെ സ്വയം വിളിക്കുകയും സോദോമ്യരെ പോലെ ആയിരിക്കുകയും ചെയ്യുവാൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ? നിങ്ങളുടെ വികാരങ്ങളെ മുറിപ്പെടുത്തുകയില്ല, സത്യം പറയുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. സ്നേഹം എപ്പോഴും തെറ്റ് തിരുത്തുന്നു. ഒരമ്മയ്ക്ക് തന്റെ കുട്ടിയെക്കുറിച്ച് കരുതലില്ലെങ്കിൽ, കുട്ടി തെറ്റ് ചെയ്യുമ്പോൾ അവൾ അത് തിരുത്തുന്നില്ലെങ്കിൽ, വേണ്ട വിധത്തിൽ ശിക്ഷിച്ച് ശരിയായ സ്വഭാവത്തിൽ ആ കുട്ടിയെ കൊണ്ടുവരുന്നില്ലെങ്കിൽ, അവൾ യഥാർത്ഥത്തിൽ ഒരു അമ്മയായിരിക്കാൻ യോഗ്യതകളല്ല. ഇവിടെ എന്ത് സംഭവിച്ചു എന്ന് ശ്രദ്ധിക്കുക. മോശ ഒരു ദർശനത്തിലൂടെ എല്ലാ കാര്യങ്ങളും കണ്ടു. എന്നാൽ ഫറവോൻ മിസ്രയീമിലെ നിക്ഷേപങ്ങളെ മഹത്വമേറിയതെന്ന് പറഞ്ഞു. ദൈവം പറഞ്ഞു അത് വെറുക്കപ്പെടേണ്ടതാണ്. മോശ ദൈവം പറഞ്ഞത് സ്വീകരിച്ചു. ശ്രദ്ധിക്കുക, നിങ്ങൾ എന്ത് കാണണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുവോ അതിനെ വിശ്വാസം കാണുന്നു. വിശ്വാസം ദൈവം കാണുന്നതിനെ കാണുന്നു. എന്നാൽ നിങ്ങളുടെ യുക്തിയും വിവേകവും ലോകം നിങ്ങൾ എന്ത് കാണണമെന്ന് ഇച്ഛിക്കുന്നുവോ അത് കാണുവാൻ ആഗ്രഹിക്കുന്നു. യുക്തി എന്നത് മനുഷ്യന്റെ ഇന്ദ്രിയ ബോധമാണ്. യുക്തിയിൽ അല്ലെങ്കിൽ മനുഷ്യന്റെ ഇന്ദ്രിയ ബോധത്തിൽ അത് നല്ലതായി തോന്നാം. നിങ്ങൾ ദൈവജനത്തിന് വിരുദ്ധമായി നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ കാണുന്നത് ലോകത്തിന്റെ ഇച്ഛയ്ക്ക് അനുസരണമായ കാര്യങ്ങളാണ്. ലോകം നിങ്ങൾ കാണണമെന്ന് ആഗ്രഹിക്കുന്നത് അതാണ്. എന്നാൽ വിശ്വാസം ആ വക കാര്യങ്ങളെ നോക്കുകയില്ല. വിശ്വാസം നോക്കിക്കാണുന്നത് ദൈവം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങളുടെ യുക്തിവാദത്തെ പുറന്തള്ളുക. നിങ്ങളിലുള്ള യുക്തിബോധം കാണുവാനിച്ഛിക്കുന്നത് ലോകം ആഗ്രഹിക്കുന്നതിനെയാണ്. വലിയ സ്ഥാപിത സഭാ സംഘടനകൾ. നിങ്ങൾ ഒരു ക്രിസ്ത്യാനിയാണോ? ഓ, ഞാൻ പ്രസ്ബിറ്റേറിയൻ സഭാഗമാണ്. ഞാൻ മെത്തോഡിസ്റ്റ് വിഭാഗക്കാരനാണ്. ഞാൻ ലൂഥറനാണ്. ഞാൻ പെന്തക്കോസ്റ്റുകാരനാണ്. ഇനി എന്തു വേണം? ഞാൻ അതാണ്, അല്ലെങ്കിൽ ഞാൻ ഇതാണ്. നോക്കുക, അതാണ് യുക്തിബോധം. ഞാൻ ആദ്യസഭയിൽ ചേർന്നവനാണ്. ഞാനൊരു കത്തോലിക്കനാണ്. ഇനി എന്തു വേണം? ഇതല്ലെങ്കിൽ അതിൽ ചേർന്നവനാണ്. നിങ്ങൾ അങ്ങനെ പറയുന്നു. നിങ്ങളുടെ ഇന്ദ്രിയങ്ങളാണ് അത് ചെയ്യിക്കുന്നത്. നിങ്ങൾ അപ്രകാരം പറയാൻ ഇഷ്ടപ്പെടുന്നത് നിങ്ങളുടേത് ഒരു വലിയ സ്ഥാപിത സഭാ സംഘടന ആയതുകൊണ്ടാണ്. ഞങ്ങളുടെ സഭയിൽ ലോകത്തിലെ മറ്റേതൊരു സഭയിലുള്ളതിനേക്കാളും കൂടുതൽ അംഗങ്ങളുണ്ട് എന്ന് അവർ പറയും. എന്നാൽ യഥാർത്ഥമായ ഒരു സഭ മാത്രമേ ഉള്ളൂ. ആ സഭയിൽ നിങ്ങൾ ചേരുകയില്ല, അതിൽ നിങ്ങൾ ജനിക്കപ്പെടുകയാണ്. നിങ്ങൾ അതിൽ ജനിക്കപ്പെടുന്നുവെങ്കിൽ ജീവനുള്ള ദൈവം നിങ്ങളിൽ കൂടി പ്രവർത്തിച്ച് അവനെ വെളിപ്പെടുത്തുന്നു. അവിടെയാണ് ദൈവം വാസം ചെയ്യുന്നത്, തന്റെ സഭയിൽ. ദൈവം തന്റെ സഭയിൽ വാസം ചെയ്യുന്നു, അവൻ നിങ്ങളിൽ വസിക്കുന്നു, നിങ്ങൾ അവന്റെ സഭയാണ്. ദൈവം വസിക്കുന്ന കൂടാരമാണ് നിങ്ങൾ, ജീവനുള്ള ദൈവത്തിന്റെ സഭയാണ് നിങ്ങൾ. ജീവനുള്ള ദൈവം നിങ്ങളിൽ വസിക്കുമ്പോൾ നിങ്ങളുടെ പ്രവൃത്തി ദൈവത്തിന്റേതായിത്തീരുന്നു. അതങ്ങനെ ആകുന്നില്ലെങ്കിൽ ദൈവം നിങ്ങളിലില്ല. എല്ലാ കാര്യങ്ങൾക്കുമുള്ള ദൈവത്തിന്റെ രൂപരേഖയായ വേദപുസ്തകത്തിൽ ചെയ്യരുതെന്ന ഒരു കാര്യം ദൈവം അരുളിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുന്നതിനെ അവൻ നിങ്ങളെ അനുവദിക്കുകയില്ല. നോക്കുക, അത് തെറ്റാണ്. ദൈവത്തിന്റെ വചനത്തെ നിങ്ങൾ നിഷേധിക്കുമ്പോൾ ജീവൻ നിങ്ങളിൽ ഇല്ലെന്നാണ് അത് കാണിക്കുന്നത്. അത് ശരി. വിശ്വാസം മോശയെ അനുസരണത്തിന്റെ പാതയിൽ നടത്തി. അവിടെ യുവാവായ ഫറവോനുണ്ട്, അവിടെ യുവാവായ മോശയുമുണ്ട്. നല്ല അവസരങ്ങൾ രണ്ടുപേരെയും കാത്തിരിക്കുന്നു. മോശ ദൈവത്തിന്റെ ജനങ്ങൾ സഹിക്കുന്ന നിന്ദയെ കണ്ട് അതിനെ മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ വലിയ ധനമെന്ന് എണ്ണി. വിശ്വാസത്താൽ അവൻ നടത്തപ്പെട്ടു. ദൈവം അരുളിച്ചതിനെ അവന്റെ വിശ്വാസം പിൻപറ്റി അനുസരണത്തിന്റെ പാതയിലൂടെ വഴിനടത്തി അവസാനം അത് അവനെ മഹിമയിലേക്ക്, അമർത്യതയിലേക്ക്, ഒരിക്കലും മരണമില്ലാത്ത അവസ്ഥയിലേക്ക്, ദൈവസന്നിധിയിലേക്ക് കൊണ്ടുചെന്നു. എന്നാൽ പുറം കാഴ്ചയും ഇന്ദ്രിയങ്ങളും ആഡംബരങ്ങളും ഫറവോനെ മരണത്തിലേക്കും അവന്റെ രാജ്യമായ മിസ്രയീമിന്റെ നാശത്തിലേക്കും വഴിനടത്തി. അതൊരിക്കലും തിരിച്ചു വന്നില്ല. ഇതിനെ നോക്കിയാൽ നിങ്ങൾ മരിക്കും, അതിനെ നോക്കിയാൽ നിങ്ങൾ ജീവിക്കും. നിങ്ങൾക്ക് വേണ്ടത് തിരഞ്ഞെടുത്തുകൊള്ളുക. അതുതന്നെയാണ് ദൈവം ഏദൻ തോട്ടത്തിൽ ആദാമിന്റെയും ഹവയുടെയും മുമ്പിൽ വെച്ചതും. വിശ്വാസത്താൽ നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് നടത്തേണ്ടതുണ്ട്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. പുറമേ കാണുന്ന കാഴ്ചയാൽ ഫറവോൻ മരണത്തിലേക്കും അവന്റെ ദേശത്തിന്റെ നാശത്തിലേക്കും നടത്തപ്പെട്ടു. എന്നാൽ മോശ അവനിലുണ്ടായിരുന്ന വിശ്വാസം മൂലം ഫറവോനെ ഒരിക്കലും ഭയപ്പെട്ടില്ല. ഫറവോൻ എന്ത് പറഞ്ഞു എന്നത് അവൻ കാര്യമാക്കിയില്ല. മോശയുടെ മാതാപിതാക്കൾ ഫറവോന്റെ ഭീഷണിയെ കാര്യമാക്കാതിരുന്നതുപോലെ മോശയും ഫറവോനെ ഒരുവിധത്തിലും കൂട്ടാക്കിയില്ല. ഇസ്രയേൽ ജനങ്ങളെ മിസ്രയീമിൽ നിന്നും വിടുവിക്കേണ്ടവൻ മോശ തന്നെയാണെന്ന് അവന് ദൈവത്തിൽ നിന്നും ഉറപ്പ് കിട്ടിയപ്പോൾ അവൻ ഫറവോനെ വകവച്ചില്ല, അവൻ അവനെ ഭയപ്പെടുകയോ ചെയ്തില്ല. ആമേൻ, ആമേൻ, ആമേൻ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. വിശ്വാസത്തിൽ ഭയമില്ല, വിശ്വാസം അത് അറിയുന്നു. പലപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ വിശ്വാസത്തിന് നല്ല കരുത്തുള്ള മാംസപേശികളും നെഞ്ചിൽ രോമങ്ങളുമുണ്ട്. വായടയ്ക്കൂ എന്ന് വിശ്വാസം കൽപ്പിച്ചാൽ എല്ലാവരും മിണ്ടാതെ തന്നെ ഇരിക്കും. അത്ര തന്നെ. ഞാൻ ഏത് നിലയിലാണെന്ന് എനിക്ക് നന്നായി അറിയാം എന്ന് വിശ്വാസി പറയും. മറ്റുള്ളവർ പറയും, ആ ഒരുപക്ഷെ അവൻ ചെയ്യുമായിരിക്കും. അപ്പോൾ നിങ്ങൾ അവരുടെ മുമ്പിൽ നിന്നിട്ട് വിശ്വാസത്തിന്റെ ആ കരുത്തുറ്റ മാംസപേശികൾ കാണിച്ചു കൊടുക്കുക, അത് മതിയാകും. വിശ്വാസം അത് ചെയ്യുന്നു. ദൈവം മോശയുടെ വിളിയെ ന്യായീകരിച്ചതിന് ശേഷം മോശ ഫറവോനെ ഭയപ്പെട്ടില്ല. ഇസ്രായേൽ ജനങ്ങളെ വിടുവിക്കുന്നതിനായി വിളിക്കപ്പെട്ടവനാണ് താനെന്ന് മോശ വിശ്വസിച്ചു. ദൈവം അത് അവനോട് അങ്ങനെ അരളി ചെയ്തപ്പോൾ അവൻ മിസ്രയീമിലേക്ക് ചെന്ന് ഫറവോന്റെയും മറ്റുള്ളവരുടെയും മുമ്പാകെ താൻ അതിനുവേണ്ടി ചെന്നതാണെന്ന് കാണിച്ചു കൊടുത്തു. മോശ ഫറവോനെ ഒരിക്കലും ഭയപ്പെടുകയുണ്ടായില്ല. ശ്രദ്ധിക്കുക, ഫറവോൻ തന്റെ വിവേകം മോശയിൽ പ്രയോഗിച്ചു. അവൻ പറഞ്ഞു, ഞാൻ എന്നോട് ഒരു ഉടമ്പടി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. മിസ്രയീമരും ഫറവോനും ചില ബാധകളാൽ ശിക്ഷിക്കപ്പെട്ടപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ എന്നോട് ഒരു ഉടമ്പടി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ 3 ദിവസത്തെ വഴിദൂരം മാത്രം പോയി നിങ്ങളുടെ ദൈവമായ യഹോവയെ ആരാധിപ്പിൻ. അതേ ദൂരത്തേക്ക് മാത്രം പോകരുത്. ഫറവോന്റെ വിവേകമാണ് അവനെ കൊണ്ട് അങ്ങനെ പറയിച്ചതെന്ന് നിങ്ങൾക്കറിയാം. അത്ര ദൂരം പോയാൽ മാത്രം മതി, കൂടുതൽ പോകേണ്ട. അത്തരം ആളുകൾ ഇന്ന് നമുക്കില്ലേ? നിങ്ങൾ ഈ സഭയിൽ ചേർന്നാൽ മതിയാകും എന്നവർ പറയും. എന്നാൽ മോശയുടെ വിശ്വാസം അത്തരം കുറച്ചു ദൂര മതത്തിൽ വിശ്വാസമർപ്പിച്ചില്ല. അവൻ ഫറവോനോട് പറഞ്ഞു, ഞങ്ങൾ എല്ലാവരും പോകണം, ബഹുദൂരം ഞങ്ങൾക്ക് പോകേണ്ടതുണ്ട്. ഞങ്ങൾ പോകുന്നത് വാഗ്ദത്ത നാട്ടിലേക്കാണ്. കുറച്ചു ദൂരം മാത്രം പോയി ഒരു സഭാസംഘടന ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ അവിടെ യാത്ര അവസാനിപ്പിക്കുകയില്ല. വാഗ്ദത്ത നാട്ടിലേക്ക് പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ദൈവം ഞങ്ങൾക്കത് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. പ്രസംഗ പീഠത്തിൽ നിൽക്കുന്ന എത്ര ഫറവോന്മാർ, സ്ഥാപിത സഭാ സംഘടനകളുടെ തലവന്മാർ ഇന്ന് നമ്മുടെ ഇടയിലുണ്ട്. നിങ്ങൾ അത് ചെയ്താൽ മതി, ഇത് ചെയ്താൽ മതി, അത്ര ദൂരം പോയാൽ മാത്രം മതി എന്ന് അവർ പറയും. എന്നാൽ മോശ പറഞ്ഞു, ഓ ഇല്ല ഇല്ല ഇല്ല, അതൊരിക്കലും സാധ്യമല്ല. ഫറവോൻ പറഞ്ഞു, എന്തുകൊണ്ട് പാടില്ല? അത്തരത്തിലുള്ള ഒരു മതമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. നീയും പ്രധാനികളും പോയി ആരാധന കഴിക്കൂ. നീയും പ്രധാനികളും മാത്രം പോയി ആരാധന കഴിക്കൂ. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ മാത്രം അപ്രകാരമെല്ലാം ചെയ്താൽ മതിയാകും. ജനങ്ങൾ അങ്ങനെ ചെയ്യേണ്ടതില്ല. എന്താണ് മോശ മറുപടി പറഞ്ഞതെന്ന് നിങ്ങൾക്കറിയാമോ? ഒരു കന്നുകാലി പോലും ഇവിടെ ശേഷിച്ചുകൂടാ. ഞങ്ങൾ ഞങ്ങളുടെ സർവസ്വവുമായി പോവുകയാണ്. ഞങ്ങൾ എല്ലാവരും പോവുകയാണ്. അവർ പോകുന്നില്ലെങ്കിൽ ഞാനും പോകുന്നില്ല. ഞാൻ ഇവിടെയുള്ള കാലത്തോളം നിന്റെ കൈകളിലാണ്. ജനങ്ങൾക്ക് അതിൽ പങ്കുചേരാൻ സാധിക്കുന്നില്ലെങ്കിൽ ഞാനും പോകുന്നില്ല. അത്ര തന്നെ. ഓ എത്ര ധൈര്യശാലിയായ ദൈവവേലക്കാരൻ. ആമേൻ. ജനങ്ങളെയും എന്റെ കൂടെ കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്കെല്ലാം ഉള്ളതുകൊണ്ട് അത് മതിയെന്ന് ഞാൻ കരുതുന്നില്ല. ജനങ്ങളും ഞങ്ങൾക്ക് വേണം. ഞങ്ങൾ എല്ലാവരും പോവുകയാണ്. ആമേൻ. ഞങ്ങളുടെ ഒരു ആടിനെയോ കന്നുകാലിയെയോ ഇവിടെ നിർത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ എല്ലാവരും ഞങ്ങളുടെ വാഗ്ദത്ത നാട്ടിലേക്ക് പോവുകയാണ്. ആമേൻ. ഞങ്ങൾ ഓരോരുത്തരും അവർ വീട്ടുകാരിയോ വേലക്കാരിയോ വയസ്സായ സ്ത്രീയോ ചെറുപ്പക്കാരനോ വയസ്സനോ ആരെങ്കിലും ആയിക്കൊള്ളട്ടെ, ഏതു ജനയും ഞങ്ങൾ പോകും. ഞങ്ങൾ ഒരാൾ പോലും ഇവിടെ ശേഷിക്കുകയില്ല. ആമേൻ. ഞങ്ങൾ എല്ലാവരും പോകുകയാണ്. യാതൊന്നും ഞങ്ങളെ തടയുകയുമില്ല. അവരുടെ വിശ്വാസത്തെക്കുറിച്ച് ശരിയായ ഒരു വിവാദം അവിടെ നടന്നു, അങ്ങനെയല്ലേ? മോശയ്ക്ക് ആ കുറച്ചു ദൂരം മതത്തിൽ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അതെ, അവനെ അതിൽ വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. അതെ സർ, അതേപ്പറ്റി ദിവസം മുഴുവൻ വേണമെങ്കിൽ സംസാരിക്കാൻ കഴിയും. എന്നാൽ എന്റെ വിഷയത്തിലേക്ക് വീണ്ടും വരേണ്ടിയിരിക്കുന്നുവല്ലോ. അത് എത്ര മനോഹരമായിരിക്കുന്നു. ഓ, ഞാനിത് ഇഷ്ടപ്പെടുന്നു. നിങ്ങൾക്കറിയാമോ, ഒടുവിൽ ഫറവൻ പറഞ്ഞു, കടന്നുപോ. മോശയുടെ ശബ്ദം തന്നെ ദൈവം ഫറവനെ ഒരു ബാധയാക്കി തീർത്തു. മോശ അവിടെ ഉണ്ടായിരുന്ന എല്ലാറ്റിനെയും ദണ്ഡിപ്പിച്ചു. അവിടെ ചെയ്യേണ്ടിയിരുന്നതെല്ലാം അവൻ ചെയ്തു. നട്ടുച്ചയ്ക്ക് സൂര്യനെ അസ്തമിപ്പിച്ചു, മറ്റെല്ലാം ചെയ്തു. പകൽ അന്ധകാരമാക്കി തീർത്തു. തവളകളെയും നായ്ച്ചകളെയും പേനുകളെയും മറ്റു പലതിനെയും അവൻ വരുത്തി. അഗ്നിയും പുകയും മരണവും മിസ്രയീമയുടെ മേൽ കൊണ്ടുവന്നു. അവസാനം ഫറവൻ പറഞ്ഞു, കടന്നുപോ, നിങ്ങൾക്കുള്ളതെല്ലാം എടുത്തു പോയിക്കൊള്ളുക. ഓ, ദൈവത്തിന് സ്തോത്രം. ഒരു മനുഷ്യൻ പൂർണ്ണമായും ദൈവത്തെ സേവിക്കുമ്പോൾ അവനെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത ഒരു നില പിശാചിനുണ്ടാകുന്നു. ഒരുവൻ പൂർണ്ണമായും ദൈവത്തെ അനുസരിക്കുമ്പോൾ പിശാജ് സഹിയിട്ട് പറയും, പോകൂ, ഇനി കൂടുതലൊന്നും എനിക്ക് കേൾക്കണ്ട. അത് ശരി, നിങ്ങൾക്കത് ചെയ്യാൻ കഴിയും പൂർണ്ണമായും. ഇപ്പോൾ ശ്രദ്ധിക്കുക, ദൈവമോശയെ പിന്താങ്ങിയില്ലായിരുന്നുവെങ്കിൽ അവനൊരു പരിഹാസപാത്രമായി തീരുമായിരുന്നു. എന്നാൽ മോശ പറഞ്ഞതെല്ലാം സ്ഥിരീകരിച്ചുകൊണ്ട് ദൈവം മോശയോടൊപ്പം ഉണ്ടായിരുന്നു. മോശ പറഞ്ഞതുപോലെ തന്നെ എല്ലാം സംഭവിച്ചു. ഫറവൻ ഒരു ബിഷപ്പിനെ പോലെയുള്ള സ്ഥാനത്തായിരുന്നതിനാൽ ആ പദവി നിലനിർത്തുന്നതിന് ഫറവനായി തന്നെ അവന് കഴിയണമായിരുന്നു. അത് സാധ്യമല്ല എന്ന് പറയുവാൻ അവന് കഴിയുമായിരുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ചില സംഭവങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ആ കാര്യങ്ങൾ നിഷേധിക്കുവാൻ അവന് കഴിയുമായിരുന്നില്ല. എന്തെന്നാൽ ആ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അവസാനം ഫറവൻ പറഞ്ഞു, ഓ, കടന്നുപോകൂ, നീ പറയുന്നതൊന്നും ഇനി എനിക്ക് കേൾക്കണ്ട. ഇവിടെ നിന്നും പോകൂ, നിങ്ങൾക്കുള്ളതെല്ലാം എടുത്തുകൊണ്ട് കടന്നുപോകൂ. മോശയോടുകൂടെ ഇരുന്ന് മോശയ്ക്ക് വേണ്ടി അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തതായി നാം കാണുന്നു. അടുത്ത 15 മിനിറ്റ് നേരം ഞാൻ അതിനെ കുറിച്ച് പറയുവാൻ ആഗ്രഹിക്കുന്നു. ശ്രദ്ധിച്ച് കേൾക്കുക. ദൈവം മോശയോട് പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നിന്റെ വാക്കുകൾ എന്റെ വചനങ്ങളായിരിക്കും. മോശയെ, ഞാനത് നിനക്ക് തെളിയിച്ചു തന്നിട്ടുണ്ട്. ദേശത്തിൽ നായ്ച്ചകൾ ഇല്ലെന്ന് നിനക്കറിയാം. നായ്ച്ചകളുടെ കാലമല്ല ഇത്. നായ്ച്ചകൾ ഉണ്ടാകട്ടെ എന്ന് നീ കൽപ്പിച്ചപ്പോൾ അവിടെ നായ്ച്ചകൾ വന്നു. അത് സൃഷ്ടിയായിരുന്നു. ദൈവത്തിനല്ലാതെ മറ്റാർക്ക് അന്ധകാരം കൊണ്ട് ഭൂമിയെ മൂടുവാൻ കഴിയും? ഇരുളുണ്ടാകട്ടെ എന്ന് നീ പറഞ്ഞപ്പോൾ ഇരുളുണ്ടായി. നീ പറഞ്ഞു, തവളകൾ ഉണ്ടാകട്ടെ. തവളകൾ വന്ന് ഫറവന്റെ അരമനയിലും കിടപ്പറകളിലും നിറഞ്ഞു. അവർ അവയെ കൂമ്പാരങ്ങളായി കൂട്ടി. ശ്രേഷ്ഠാവേ മോശെ, ഞാൻ നിന്നിൽ കൂടി സംസാരിച്ചു, എന്റെ വചനം കൊണ്ട് നിന്റെ അസരങ്ങൾ കൂടി സൃഷ്ടി നടത്തിച്ചു. ഞാൻ നിന്നെ യഥാർത്ഥത്തിൽ ഫറവന്റെ മുമ്പിൽ ഒരു ദേവനാക്കുകയാണ് ചെയ്തത്. അതെ, ഇതെല്ലാം ഞാൻ ചെയ്തു. ഇപ്പോൾ ഇതാ ജനം ഇവിടെ വന്നപ്പോൾ, ഒരു പരീക്ഷ അവരെ നേരിട്ടപ്പോൾ മോശെ നീ കരയുവാൻ തുടങ്ങി. ദൈവമേ, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് നീ നിലവിളിക്കുന്നു. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുവാൻ ഞാൻ ആവശ്യപ്പെടുകയാണ്. ഇത് നമുക്കൊരു മഹത്തായ പാഠമാണ്. ഞാനിത് ഇഷ്ടപ്പെടുന്നു. ഈ വേദഭാഗം വായിച്ചാൽ ഫറവന്റെ സൈന്യം ഇസ്രായേൽ മക്കളെ പിന്തുടർന്ന് വരുന്ന കണ്ടപ്പോൾ അവർ ഭയപ്പെടുവാൻ തുടങ്ങി എന്ന് കാണാവുന്നതാണ്. ദൈവം എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി തന്നെ നിർവഹിച്ചു. ദൈവമാണ് ഇസ്രായേൽ മക്കളെ പ്രയാണം ചെയ്യുമാറാക്കിയത്. സഭയെ അവൻ ഒന്നായി ചേർത്തു. അവരെ അവൻ വിളിച്ച് പുറത്തുകൊണ്ടുവന്നു. ഓരോരോ വിഭാഗീയ സഭയിൽ നിന്നുമാണ് അവർ വന്നത്. അവരെല്ലാവരും ഒന്നായി. എന്നാൽ ഈ പ്രതിസന്ധിയിൽ മോശ ദൈവത്തോടെ, ദൈവമേ, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നു. നീ ഇത് ചെയ്യുക അല്ലെങ്കിൽ അത് ചെയ്യുക എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചു. മോശെ, ഇവയെല്ലാം ചെയ്യുന്നതിനാണ് ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നതെന്ന് നിനക്കറിയാം. അതെ കർത്താവേ. ശരി, നീ പോയി ഇങ്ങനെ പറയുക എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവിടെ അതുണ്ടായി. നായ്ച്ചകൾ വന്നു, അല്ലെങ്കിൽ ഇതുവരട്ടെ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അത് സംഭവിച്ചു. എല്ലാം യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു എന്നത് മാത്രമായിരുന്നു. എന്നാൽ മോശ ആ കുഴപ്പത്തിലായി. ദൈവം അവനോട് പറഞ്ഞു, അവരുടെ പ്രയാണം ഞാനാണ് തുടങ്ങിയത്. അവരെല്ലാം ഞാൻ പുറത്തുകൊണ്ടുവന്നു. എല്ലാ സഭകളെയും ഒന്നായി ചേർത്തു. ഞാനവരെ ഈ യാത്രയിൽ കൊണ്ടുവന്നിരിക്കുന്നു. മോശെ, നീ ഇപ്പോൾ അവരെ നടത്തുക. ഞാൻ ഇവിടെ ഇരുന്ന് അല്പം വിശ്രമിക്കാൻ പോവുകയാണ്. മോശ പറഞ്ഞു, ഓ ദൈവമേ, ഫറവൻ പിന്തുടർന്ന് വരുന്നത് കണ്ടാലും നമ്മുടെ ജനങ്ങൾ എന്ത് ചെയ്യും? ഞാനിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ എന്ത് ചെയ്യണം? നോക്കുക, അത് മാനുഷികമായ സ്വഭാവമല്ലേ? ഞാൻ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങുന്നു. ഇവിടെ മോശയിലെ മാനുഷിക പ്രകൃതി പ്രകടമാകുന്നത് പൂർണ്ണമായി നാം കാണുന്നു. എന്ത് ചെയ്യണമെങ്കിലും ദൈവം പുറകിൽ നിന്നുകൊണ്ട് തള്ളി മുമ്പോട്ട് വിടണമെന്ന് ആഗ്രഹിക്കുക. ഇന്ന് നാമും അതുപോലെയാണ്. നിങ്ങൾക്ക് ദൈവം ചെയ്തതെന്നത് എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ട്. എന്നിരുന്നാലും എന്തെങ്കിലും കാര്യം ചെയ്യുന്നതിന് ദൈവം നിങ്ങളെ ഉന്തിത്തള്ളി വിടണമെന്ന് ആഗ്രഹിക്കുന്നില്ലേ? കർത്തവ്യ ബോധമില്ലാതെ മോശ പറഞ്ഞു, ദൈവമേ, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് നിന്നോട് ചോദിക്കട്ടെ. നീ എന്താണ് എന്നോട് അരളി ചെയ്തതെന്ന് കേൾക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശരി ശരി, അത് ഞാൻ പറഞ്ഞുതരാം എന്നൊരു മറുപടി മോശ ദൈവത്തിൽ നിന്നും പ്രതീക്ഷിച്ചിരിക്കാം. ഇസ്രായേൽ മക്കളെ വിടുവിക്കുന്നതിനുള്ള വേലയ്ക്കായി ദൈവം മോശയെ നിയോഗിച്ചു. മോശയോടൊപ്പം ദൈവം ഉണ്ടായിരിക്കുന്നത് ദൈവം തെളിയിച്ചു കാണിച്ചു. എന്നാൽ ഇവരുടെ സാഹചര്യങ്ങൾ പ്രതികൂലമായി വന്നപ്പോൾ മോശ നിലവിളിക്കുവാൻ തുടങ്ങി. ഞാൻ എന്ത് ചെയ്യണം ദൈവമേ, ഞാൻ എന്ത് ചെയ്യണം? നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല എന്ന് മോശ പ്രവചിച്ചിരുന്നു എന്നത് ഓർക്കുക. എങ്കിലും പെട്ടെന്ന് അവൻ നിലവിളിക്കുവാൻ തുടങ്ങി, ദൈവമേ ഞാൻ എന്ത് ചെയ്യണം? എന്ത് സംഭവിക്കുമെന്ന് അവൻ പ്രവചിച്ചിരുന്നതാണ്. അവിടെ എന്ത് സംഭവിക്കുമെന്ന് അവൻ പ്രവചിച്ചതിന് ശേഷവും ദൈവത്തിന്റെ വചനം മോശയുടെ ഉള്ളിലുണ്ടായിരുന്നു. അതിനാൽ അവൻ പറഞ്ഞതുപോലെ എല്ലാം സംഭവിച്ചു. എന്ത് സംഭവിക്കുമെന്ന് അവൻ പ്രവചിച്ചപ്പോഴെല്ലാം അത് അപ്രകാരം സംഭവിക്കുന്നതിനെ ചെയ്തു. എന്നാൽ മോശ ഇവിടെ ഞാനെന്താണ് ചെയ്യേണ്ടതെന്ന് നിലവിളിക്കുന്നു. ഓ, അത് മാനുഷികമായ പ്രകൃതി തന്നെയല്ലേ? അത് ഞാനല്ല എങ്കിൽ, അത് ഞാനല്ല എങ്കിൽ നീ പറയുന്നത് സംഭവിക്കും, ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന് ദൈവം തെളിയിച്ചതാണ്. എന്നാൽ ഇവിടെ പുതിയൊരു സാഹചര്യം വന്നപ്പോൾ ദൈവമേ ഞാൻ എന്ത് ചെയ്യണം, ഞാൻ എന്ത് ചെയ്യണം, ദൈവമേ നീ എവിടെയാണ്, ഞാൻ പറയുന്നത് നീ കേൾക്കുന്നുണ്ടോ, ഞാൻ എന്ത് ചെയ്യണം എന്ന് മോശം ദൈവം അവനെ നിയോഗിച്ചതാണ്, അവനെ ന്യായീകരിച്ചതാണ്, അതെല്ലാം തെളിയിച്ച് അവനിൽ കൂടി പ്രവർത്തിച്ചു കാണിച്ചതാണ്. എന്നാൽ ഇവിടെ അവൻ ദൈവമേ എന്ന് നിലവിളിച്ച് അവനിലെ ആ മാനുഷിക പ്രകൃതി പൂർണ്ണമായി വെളിപ്പെടുത്തുന്നു. മനുഷ്യൻ വെറുതെ ഇരുന്നിട്ട് ദൈവം ഓരോ കാര്യത്തിനും തന്നെ ഉന്തിത്തള്ളിവിടണമെന്ന് ആഗ്രഹിക്കുന്നു. ദൈവം ആ വേലയ്ക്കായി അവനെ അഭിഷേകം ചെയ്തിരിക്കുകയാണെന്ന് അവൻ അറിഞ്ഞിരുന്നു. അവന്റെ അവകാശങ്ങളെല്ലാം ദൈവത്താൽ ന്യായീകരിക്കപ്പെട്ടതാണെന്നും അവൻ അറിഞ്ഞിരുന്നു. ജനങ്ങളെ വിടുവിക്കേണ്ട സമയമായപ്പോൾ അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും ദൈവം എല്ലാ ജനങ്ങളെയും ഒന്നായി ചേർത്തു. ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? എല്ലാവരെയും ദൈവം ഒന്നായി കൂട്ടിവരുത്തി. മോശയുടെ അവകാശങ്ങളെ ദൈവം ന്യായീകരിച്ചു. ദൈവജനം അപ്രകാരം പറയുന്നു, ഇവിടെ ഒരു അടയാളം ഉണ്ടായിരുന്നു, അവിടെ തെളിവുണ്ടായിരുന്നു, അവൻ പറഞ്ഞതെല്ലാം നടന്നു. മോശ ഒരു പ്രവാചകനായിട്ടാണ് അവരുടെ മധ്യത്തിൽ വന്നത്. അവൻ പറഞ്ഞതെല്ലാം ദൈവം മാനിച്ചു. നായിച്ചകളെയും മറ്റു പലതിനെയും അവൻ സൃഷ്ടിച്ചു. ദൈവം ചെയ്യുമെന്ന് മോശയോട് വാഗ്ദത്തം ചെയ്തിരുന്നതെല്ലാം ദൈവം ചെയ്തു. എന്നാൽ അതെല്ലാം പ്രവർത്തിക്കുന്നതിന് മോശയ്ക്ക് യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു എന്ന അരുളപ്പാടിനായി കാത്തിരിക്കേണ്ടിയിരുന്നു. ഇപ്രകാരം അരുളിച്ചെയ്യുന്നു എന്ന് ജനങ്ങളോട് പറയുക എന്നതാണ് അവന്റെ വിളി എന്ന് അവൻ അറിയേണ്ടതായിരുന്നു. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു എന്ന് പറയുകയായിരുന്നു അവന് നിയോഗിക്കപ്പെട്ടിരുന്ന ജോലി. നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടോ? എന്തുകൊണ്ടാണ് യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു എന്ന അരുളപ്പാടിനായി അവൻ കാത്തിരുന്നത്? ദൈവമേ ഞാൻ എന്ത് ചെയ്യണം എന്ന് അവനെ അറിയണമായിരുന്നു. ഞാൻ ഈ ജനങ്ങളെയെല്ലാം ഇവിടെ വരെ കൊണ്ടുവന്നു, എന്നാൽ ഫറവോൻ ഞങ്ങളെ പിന്തുടർന്നു വരുന്ന ഈ സാഹചര്യത്തിൽ എല്ലാവരും നശിക്കപ്പെടുവാൻ പോവുകയാണ്. ഞാനെന്താണ് ചെയ്യേണ്ടത്? ഞാനെന്ത് ചെയ്യണം? എന്താണ് അവൻ ചെയ്യാൻ പോകുന്നതെന്നും എന്ത് സംഭവിക്കുമെന്നും മോശ നേരത്തെ തന്നെ പ്രവചിച്ചിരുന്നു. അവൻ ജനിച്ചു വളർന്ന ആ രാജ്യത്തിന്റെ അവസാനം അവൻ മുൻകൂട്ടി പറഞ്ഞതാണ്. നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മോശ പറഞ്ഞു, നിങ്ങൾ മിസ്രയീമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല, ദൈവം അവരെ നശിപ്പിക്കുവാൻ പോവുകയാണ്, അവർ നിങ്ങളെ ഇത്രയും കളിപ്പിച്ചു, ദൈവം അവരെ നശിപ്പിക്കും. മോശ അങ്ങനെ പ്രവചിച്ചിരുന്നു. എന്നിരുന്നാലും മോശ പറഞ്ഞു, ദൈവമേ ഞാൻ എന്ത് ചെയ്യണം? നോക്കുക ആ മാനുഷികമായ പ്രകൃതി, ഞാൻ എന്ത് ചെയ്യണം? യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന അരുളപ്പാടിനായി ഞാൻ കാത്തിരിക്കുകയാണ്. ദൈവം എന്താണ് എന്നോട് കൽപ്പിക്കുന്നതെന്ന് ഞാൻ അറിയട്ടെ, അപ്പോൾ ഞാൻ അത് ചെയ്യും. യോസെഫിനെ അറിയാത്ത ഒരു ഫറവോനായിരുന്നു ആ കാലത്തിൽ അവിടെ മിസ്രയീമിൽ ഉണ്ടായിരുന്നെന്ന് ഓർക്കണം. ആ ദേശം നശിക്കപ്പെടുമെന്ന് മോശ പ്രവചിച്ചിരുന്നതുമാണ്. നശിപ്പിക്കപ്പെടുവാൻ പോകുന്ന ആ സ്ഥലത്തു നിന്നുകൊണ്ട് മോശം നിലവിളിക്കുന്നു, ദൈവമേ ഞാൻ എന്ത് ചെയ്യണം, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? മാനുഷികമായ സ്വഭാവമല്ലാതെ, മാനുഷികമായ ഒരു പ്രകൃതി അല്ലാതെ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്നു. അവൻ എല്ലാം നേരത്തെ തന്നെ പ്രവചിച്ചിരുന്നതാണ്. മോശ പറഞ്ഞതെല്ലാം ദൈവം മാനിക്കുകയും മിസ്രയീമ്യരെ വിടുവിക്കുന്ന ജോലിക്കായി അവനെ വിളിക്കുകയും ചെയ്തതാണ്. അവൻ എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടായാൽ അത് പറയുക മാത്രമാണ് അവൻ ചെയ്യേണ്ടിയിരുന്നത്. ദൈവം കൊടുത്ത ആ വിശ്വാസവരം ഉപയോഗിച്ച് മോശ പ്രവർത്തിക്കണമെന്നതായിരുന്നു ദൈവത്തിന്റെ ആഗ്രഹം. അത് ദൈവം മോശയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തതുമാണ്. അത് സത്യവുമായിരുന്നു. മോശ അപ്രകാരം പ്രവർത്തിക്കുമ്പോൾ ദൈവം മോശയോട് കൂടെയുണ്ടെന്ന് ജനങ്ങൾ മനസ്സിലാക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു. മോശ ദൈവത്തിന്റെ കൽപ്പനയ്ക്കായി അവിടെ കാത്തിരിക്കും. ദൈവമേ ഞാനൊരു കുട്ടി മാത്രമാണ്, ഞാൻ നിന്നോട് പറയട്ടെ, ഞാൻ ചെന്ന് ഇങ്ങനെ ചെയ്യും, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്നത് എനിക്കുണ്ട്. സഹോദര, അത് ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്നതാണോ? അതെ സഹോദര, മോശ അത് കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്നതാണ്. അതെ, അത് നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നു. കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അതങ്ങനെ സംഭവിച്ചിരിക്കുന്നു. ഒരിക്കലും അത് തെറ്റിപ്പോവുകയില്ല, ഒരിക്കലും അത് തെറ്റിയിട്ടുമില്ല. ഇവിടെ ഇപ്പോൾ ഒരു പ്രതിസന്ധിയുടെ സാഹചര്യം വീണ്ടും വന്നിരിക്കുന്നു. അവൻ അവരെ പ്രയാണം ചെയ്യുമാറാക്കി, സഭയെ വിളിച്ച് പുറത്തു കൊണ്ടുവന്നു, അവൻ യാത്ര ചെയ്യുമാറാക്കി. അവർ മുമ്പോട്ട് പോവുകയായിരുന്നു. എന്നാൽ മോശ നിലവിളിക്കുവാൻ തുടങ്ങി, ദൈവമേ ഇത് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്നത് തന്നെയാണോ, ഞാൻ എന്ത് ചെയ്യണം? മോശ പറയുന്നത് സംഭവിക്കുമെന്നുള്ള വരം ദൈവം മോശയ്ക്ക് നൽകിയിരുന്നു. അതിൽ അവൻ വിശ്വസിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചിരുന്നു. മോശ പറയുന്നത് സംഭവിക്കുമാറാക്കുന്നത് ദൈവത്തിന്റെ വചനം മൂലമാണെന്നും മോശയ്ക്കും ജനങ്ങൾക്കും വളരെ വ്യക്തമായി ദൈവം തെളിയിച്ചു കാണിച്ചതാണ്. അത് വളരെ വ്യക്തമായി തന്നെ തെളിയിക്കപ്പെട്ടിരുന്നു. അവൻ അതേക്കുറിച്ച് ഒരു തരത്തിലും ഉത്കണ്ഠപ്പെടേണ്ട ആവശ്യമില്ലായിരുന്നു. അതിനെക്കുറിച്ച് അവനെ ഒരുവിധത്തിലും ചിന്താകുലപ്പെടേണ്ട ആവശ്യമില്ലായിരുന്നു. എന്തുകൊണ്ടെന്നാൽ അത് നേരത്തെ തന്നെ വ്യക്തമാക്കപ്പെട്ടിരുന്നതാണ്. ഈ കാര്യങ്ങളെല്ലാം അവൻ ചെയ്തു. നായ്ച്ചകളും വെട്ടുക്കിളികളും അവൻ പറഞ്ഞപ്പോൾ സൃഷ്ടിക്കപ്പെട്ടു. ദൈവത്തിന്റെ വചനം അവനോടൊപ്പം ഉണ്ടെന്ന് അങ്ങനെ തെളിയിക്കപ്പെട്ടു. എന്നാൽ ഇവിടെ ഒരു പ്രതികൂല സാഹചര്യം വന്നപ്പോൾ എന്ത് ചെയ്യണമെന്ന് അവൻ ദൈവത്തോട് ചോദിക്കുന്നു. നാം എവിടെയാണ് നിൽക്കുന്നതെന്ന് നമ്മെ തന്നെ കണ്ടു മനസ്സിലാക്കുന്നതിന് ഈ കാര്യം സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് നിങ്ങളെ അങ്ങനെ ചിന്തിക്കുവാൻ പ്രേരിപ്പിക്കുന്നില്ലേ? മോശയുടെ തെറ്റുകളിലൂടെ നമ്മുടെ തെറ്റുകളെയും നോക്കിക്കാണുവാൻ അത് സഹായിക്കും. തിരുവചനത്തിൽ പറഞ്ഞിരുന്ന പ്രകാരം ആ കാര്യം സംഭവിക്കുന്നതിനുള്ള കാലവും സമയവും അതുതന്നെയാണെന്ന് അവൻ അറിയാമായിരുന്നു. ദൈവം അഗ്നിസ്തംഭത്തിൽ അവനെ സന്ധിച്ചുവെന്നതും അവൻ അറിയാമായിരുന്നു. ആ അഗ്നിസ്തംഭം ജനങ്ങൾക്ക് മുമ്പാകെ പോവുകയും അവൻ പറഞ്ഞതനുസരിച്ച് അത്ഭുതങ്ങൾ നടത്തുകയും അവൻ പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ സൃഷ്ടിക്കുക പോലും ചെയ്തു. ദൈവത്തിന് മാത്രം ചെയ്യുവാൻ കഴിയുമായിരുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവന്റെ ശബ്ദം ദൈവത്തിന്റെ ശബ്ദമായിരുന്നു എന്ന് കാണിച്ചു. എന്നാൽ ഇവിടെ തന്റെ സ്വന്തം ജനത്തെ വാഗ്ദത്ത നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള സാഹചര്യം വന്നപ്പോൾ അവിടെ നിന്നുകൊണ്ട് അവൻ കരയുന്നു, ഞാൻ എന്ത് ചെയ്യണം? അത് മാനുഷികമായ ഒരു കാര്യമാണ്. സഹോദരൻ റോയ്സ് വാട്ടർ അദ്ദേഹം വെളിയിൽ വാദന സമയം ഇരിക്കുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അദ്ദേഹം ഒരു ദിവസം പറഞ്ഞു, ആരോ ഒരാൾ എനിക്കായി എന്തോ ചെയ്യുന്നുവെന്ന്. ഞാൻ പറഞ്ഞു, നല്ലതേ, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു. ഇപ്പോൾ അതെ. അദ്ദേഹം പറഞ്ഞു, സഹോദരൻ ബെന്നാം, ഇന്ന് നിങ്ങൾ ജനങ്ങളെ നിങ്ങളുടെ തോളിൽ ചാരുവാൻ അനുവദിച്ചിട്ട് നാളെ പെട്ടെന്ന് തന്നെ അവരെ മടക്കി അയക്കുന്നു. മനുഷ്യരുടെ സ്വഭാവം അങ്ങനെയാണ്. നിങ്ങളുടെ തോളിൽ ഇന്ന് ചാരുവാൻ അനുവദിച്ചിട്ട് നാളെ അവരെ തിരിച്ചയക്കും. അതുതന്നെയാണ് മോശയും ചെയ്തത്. ദൈവം അവനെ ആവേലിക്കായി തിരഞ്ഞെടുത്തു, അത് തെളിയിക്കുകയും ചെയ്തു. എന്നാൽ അതിനുശേഷം അവനെ ശാസിക്കേണ്ടതായി വന്നു. ജനങ്ങൾ മോശയോട്, മോശെ നീ സംസാരിക്കുക, നീ അപ്രകാരം മിസ്രയീമിൽ ചെയ്തത് ഞങ്ങൾ കണ്ടതാണ്, ദൈവം അവിടെ വെച്ച് നിന്നെ മാനിച്ചു, അതേ മോശ തന്നെയാണല്ലോ നീ ഇപ്പോഴും എന്ന് പറയേണ്ടതായിരുന്നു. അങ്ങനെ ചെയ്യൂ, ആമേൻ. മോശയും അത് അറിഞ്ഞിരിക്കേണ്ടതായിരുന്നു. എന്നാൽ അവൻ അത് അറിഞ്ഞില്ല. അന്നത്തെ പോലെ തന്നെയാണ് ഇന്നും. മോശയുടെ മുറവിളി ദൈവത്തിന് സഹിക്കാൻ പാടില്ലാതായി തീർന്നിരിക്കണം. ദൈവം മോശയോട് പറഞ്ഞു, നീ എന്നോട് നിലവിളിക്കുന്നത് എന്തിനാണ്? ഞാൻ ആരെന്ന് നേരത്തെ തന്നെ നിനക്ക് വെളിപ്പെടുത്തിയതല്ലേ? നീ ജോലിക്കായിട്ടാണ് ഞാൻ നിന്നെ അയച്ചിരിക്കുന്നതെന്ന് നിന്നോട് പറഞ്ഞിട്ടില്ലേ? ഈ കാര്യങ്ങളൊക്കെയും ചെയ്യുവാൻ ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടില്ലേ? ഞാൻ നിന്നിൽ കൂടി സംസാരിക്കുമെന്നും ഞാൻ നിന്റെ വായോടുകൂടെ ഇരിക്കുമെന്നും നിനക്ക് വാക്ക് തന്നിട്ടില്ലേ? അത്ഭുതങ്ങളും അടയാളങ്ങളും നീ പ്രവർത്തിക്കുമെന്നും ഞാൻ നിനക്ക് വാഗ്ദത്തം ചെയ്തിട്ടില്ലേ? നിന്റെ ചുറ്റുമുണ്ടായിരുന്ന എല്ലാ ശത്രുക്കളെയും ഞാൻ നശിപ്പിച്ചില്ലേ? ഇപ്പോൾ ഇതാ നീ ഈ ചെങ്കടലിന്റെ തീരത്തുനിന്നുകൊണ്ട് ഞാൻ നിന്നോട് കൽപ്പിച്ച ജോലി നിർവഹിക്കുന്നതിന് പകരം എന്നോട് നിലവിളിക്കുന്നു. നീ എന്നെ വിശ്വസിക്കുന്നില്ലേ? ഇത് ചെയ്യുന്നതിനാണ് ഞാൻ നിന്നെ അയച്ചിരിക്കുന്നതെന്ന് നിനക്ക് കാണുവാൻ കഴിയുന്നില്ലേ? ഓ, അത് മാനുഷികമായ ഒരു കാര്യമല്ലേ? അതിനെക്കുറിച്ച് നന്നായി ഗ്രഹിക്കുവാൻ നമുക്ക് കഴിയണം. ദൈവം പറഞ്ഞു, നിനക്ക് ഒരു ആവശ്യം നേരിട്ടിരിക്കുന്നു എന്നത് നീ അറിയുന്നു. ഈ ജനങ്ങളെ അവിടെ വാഗ്ദത്ത നാട്ടിലേക്ക് നീ കൊണ്ടുപോവുകയാണെന്നും നിനക്കറിയാം. അത് ശരിയെന്നേ. എന്നാൽ നീ ഇപ്പോൾ ഇവിടെ ഈ മൂലയിൽ വഴിമുട്ടി നിൽക്കുന്നു. നിനക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അതിനാൽ ഒരാവശ്യമുണ്ടായിരിക്കുന്നു. നീ എന്തിനാണ് എന്നോട് നിലവിളിക്കുന്നത്? എന്നിൽ നിന്നും എന്താണ് നീ പ്രതീക്ഷിക്കുന്നത്? എന്തിനുവേണ്ടിയാണ് നീ എന്നെ വിളിക്കുന്നത്? ഞാനെല്ലാം ജനങ്ങൾക്ക് തെളിച്ചു തന്നതല്ലേ? ഞാൻ നിനക്ക് തെളിച്ചു തന്നതല്ലേ? ഞാൻ നിന്നെ വിളിച്ചതല്ലേ? വചനപ്രകാരമല്ലേ അതെ? ഈ ജനങ്ങളെ വാഗ്ദത്ത നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് ഞാൻ വാഗ്ദത്തം ചെയ്തതല്ലേ? അപ്രകാരം ഞാൻ ചെയ്യുമെന്ന് നിന്നെ വിളിച്ച് പറഞ്ഞിട്ടുള്ളതല്ലേ? ആ ജോലിക്കായി ഞാൻ നിന്നെ അയക്കുമെന്നും നീയല്ല ഞാനാണ് അത് ചെയ്യുമെന്നും ഞാൻ പറഞ്ഞിട്ടില്ലേ? ഞാൻ നിങ്ങളോടുകൂടെ പോകുമെന്നും ഞാൻ നിന്റെ വായോടുകൂടി ഇരിക്കുമെന്നും ഞാൻ പറഞ്ഞിട്ടില്ലേ? അതെല്ലാം ഞാൻ ന്യായീകരിച്ച് തെളിയിച്ച് കാണിച്ചതാണ്. ഞാൻ അങ്ങനെ ചെയ്തില്ലേ? ഇപ്പോൾ ഈ പ്രതിസന്ധി വന്നപ്പോൾ നീ ഒരു കൊച്ചുകുട്ടിയെ പോലെ പെരുമാറുന്ന എന്താണ്? ഒരു പുരുഷനെ പോലെ പെരുമാറുക. ജനത്തോട് സംസാരിക്കൂ, ആമേൻ. എന്നിട്ട് മുൻപോട്ട് പോകുക, ആമേൻ. അതാണ് വേണ്ടത്. നിലവിളിക്കേണ്ട, സംസാരിക്കൂ, ആമേൻ. ഓ, അത് ഞാൻ ഇഷ്ടപ്പെടുന്നു. നീ എന്നോട് നിലവിളിക്കുന്നത് എന്തിനാണ്? ജനത്തോട് സംസാരിക്കൂ, എന്നിട്ട് നിന്റെ ലക്ഷ്യത്തിലേക്ക് മുൻപോട്ട് പോകുക. രോഗമോ മറ്റെന്തെങ്കിലുമോ ആയിക്കൊള്ളട്ടെ, മരണത്തിൽ നിന്നും ഒരാളെ ഉയർപ്പിക്കണമെന്ന് തന്നെയാകട്ടെ, സംസാരിക്കൂ. ഞാനത് തെളിയിച്ചിട്ടുണ്ട്. ജനത്തോട് സംസാരിക്കൂ. എത്ര നല്ല പാഠം, എത്ര നല്ല പാഠം.
At this stage of the journey where we're standing. Look where we're at now.
നാം ഇപ്പോൾ നമ്മുടെ യാത്രയുടെ ഏത് ഘട്ടത്തിൽ എത്തിയിരിക്കുന്നു? നാം ഇപ്പോൾ എവിടെയാണെന്ന് കാണുക. അതെ സാർ, നാം ഇപ്പോൾ മൂന്നാം വലിയുടെ സമയത്തിലാണ്. നാം ഇപ്പോൾ കർത്താവിന്റെ വരവിന്റെ വാതിൽപ്പടിയിലാണ്. മോശ തന്റെ വേലയ്ക്കായി അഭിഷേകം ചെയ്യപ്പെടാനായിരുന്നു. എന്നിട്ടും യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന വചനത്തിനായി അവൻ കാത്തിരുന്നു.
ദൈവത്തിനെ അത് മതിയാവോളമായിരിക്കണം. ദൈവം പറഞ്ഞു, നീ എന്നെ നിലവിളിക്കേണ്ട, സംസാരിക്കൂ, ഞാൻ എന്നെ അയച്ചിരിക്കുന്നു. ഓ ദൈവമേ, ഈ സഭ ഈ രാവിലെ നേരം എപ്രകാരം ഇരിക്കേണ്ടതാണ്! അഗ്നിസ്തംഭത്തിനാലും അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ദൈവം അത് പൂർണ്ണമായും ന്യായീകരിച്ച് കാണിക്കുന്നു. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും സോദോം കാലത്തിലേതുപോലെ ആയിരിക്കുകയാണ്. സോദോമിന്റെ കാലം തിരിച്ചുവരുമെന്ന് ദൈവം അരുളി ചെയ്തിട്ടുണ്ട്. ലോകം ആ സ്ഥിതിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. നമ്മുടെ രാജ്യം ആ നിലയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. പുരുഷനും സ്ത്രീയും ഇന്ന് സോദോം നിലയിലാണ്. സഭയും ആ സ്ഥിതിയിലായിരിക്കുകയാണ്. എല്ലാം ഇന്ന് ആ സ്ഥിതിയിലെത്തിയിരിക്കുന്നു. പലവിധ അടയാളങ്ങൾ, പറക്കം തളികൾ, അങ്ങനെ നിഗൂഢമായ പല കാര്യങ്ങളും നാം കണ്ടുതുടങ്ങിയിരിക്കുന്നു. ആർത്തിരമ്പുന്ന സമുദ്രം, വേലിയേറ്റം മൂലമുണ്ടാകുന്ന കൂറ്റൻ തിരമാലകൾ, സംഭീതി, രാജ്യങ്ങൾ തമ്മിലുള്ള അസ്വസ്ഥത, ഭയമൂലം മനുഷ്യൻ നിർജീവന്മാരായി തീരുന്ന അവസ്ഥ, സഭയിലുണ്ടാകുന്ന വിശ്വാസ തകർച്ച, ദൈവാലയത്തിലിരുന്നു കൊണ്ട് ദൈവം നടിച്ച് സാലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന അധർമ്മ മൂർത്തിയുടെ വെളിപ്പെടുത്തൽ, ഓ ഇതെല്ലാം ഈ രാജ്യത്തിൽ നിറവേറപ്പെട്ടിരിക്കുന്നു. സഭകളിന്ന് സംഘടിക്കപ്പെട്ടിരിക്കുന്നു. മഹാവേശിയുടെ പുത്രിമാരെന്ന പോലെ വിഭാഗീയ സഭാ സംഘടനകളെല്ലാം മഹാവേശിയുടെ വേശ്യാവൃത്തിക്ക് ഒത്തുചേർന്നിരിക്കുകയാണ്. വേശ്യാവൃത്തി എന്താണത്? സ്ത്രീകളുടെ തലമുടി മുറിക്കാമെന്നും അവർക്ക് ഇറക്കം കുറഞ്ഞ കാൽച്ചട്ടകൾ ധരിക്കാമെന്നും പറയുക. അതുപോലെ പുരുഷന്മാരോട് നിങ്ങൾക്ക് ഇത് ചെയ്യാം അല്ലെങ്കിൽ അത് ചെയ്യാമെന്നും മറ്റും പ്രസംഗിക്കുക. അതെല്ലാം ചെയ്യാൻ അവരെ അനുവദിക്കുക. എന്നിട്ട് ഇതെല്ലാം സാമൂഹ്യപരമായ സുവിശേഷം ആണെന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുക. ശരിയായ ദൈവജനത്തെ ഉപേക്ഷിച്ചിട്ട് ചെയ്യുന്ന ആത്മീയമായ പരസംഗമാണതെന്ന് നിങ്ങൾ കാണുന്നില്ലേ? വിഭാഗീയ സഭാ സംഘടനകളോടെ യാതൊരു തരത്തിലും ബന്ധിക്കപ്പെടാത്ത യഥാർത്ഥ ദൈവജനത്തെയാണ് ദൈവം നമുക്ക് നൽകിയത്. അഗ്നിസ്തംഭമാകുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കഴിഞ്ഞ 30 വർഷങ്ങൾ നമ്മോടുകൂടെ ഇരിക്കുന്നു. എന്ത് സംഭവിക്കുമെന്ന് അവൻ പ്രവചിച്ചുവോ അതെല്ലാം അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ജനങ്ങളോട് സംസാരിക്കൂ, നമുക്ക് മുമ്പോട്ട് പോകാമെന്ന് അവരോട് പറയൂ. ആമേൻ. നമുക്ക് പരമമായ ഒരു ലക്ഷ്യമുണ്ട്, ദൈവീക മഹിമ. ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് മുന്നേറാം. ആ വാഗ്ദത്ത നാട്ടിലേക്ക് നാം പ്രയാണം ചെയ്യുകയാണ്. വിശ്വസിക്കുന്നവരാൽ എല്ലാം സാധിക്കും. ജനങ്ങളോട് പറയൂ, ഞാൻ നിങ്ങളോട് കൂടെയുണ്ടെന്ന് തെളിച്ചു തന്നില്ലേ? എന്റെ, അതായത് അഗ്നിസ്തംഭത്തിന്റെ ഫോട്ടോ നിന്നോട് കൂടെയുള്ളത് ക്യാമറയിൽ പകർത്താൻ അനുവദിക്ക മൂലവും മറ്റും പല കാര്യങ്ങളാലും ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് തെളിയിച്ചില്ലേ? ഏതാനും മാസികകൾ വള്ളിവെള്ളി വ്യത്യാസമില്ലാതെ ആ കാര്യങ്ങൾ പ്രസിദ്ധം ചെയ്തില്ലേ? ഈ പ്രസംഗ പീഠത്തിൽ നിന്നുകൊണ്ട് 3 മാസത്തിന് ശേഷം എന്ത് സംഭവിക്കും എന്ന് നീ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം തന്നെ അതെല്ലാം ശരിയെന്ന് ന്യായീകരിച്ചുകൊണ്ട് അപ്രകാരം തന്നെ സംഭവിച്ചത് ശാസ്ത്രവും അറിയുന്നു. ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതുപോലെ സംഭവിച്ചു. എന്നിട്ടും നീ പിന്നെയും കാത്തിരിക്കുകയാണ്. ലക്ഷ്യത്തിലേക്ക് മുന്നേറുവാൻ ജനങ്ങളോട് സംസാരിക്കൂ. ആമേൻ. ഒരിക്കൽ നാഥാൻ പ്രവാചകൻ ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ടതായ ദാവീദ് രാജാവിനോട് പറഞ്ഞില്ലേ, നീ ചെന്ന് നിന്റെ മനസ്സിലുള്ള ഒക്കെയും ചെയ്തുകൊള്ളുക, യഹോവ നിന്നോട് കൂടെയുണ്ട്. അവൻ ദാവീദിനോട് പറഞ്ഞു, നീ ചെന്ന് നിന്റെ മനസ്സിലുള്ളതൊക്കെയും ചെയ്തുകൊള്ളുക, യഹോവ നിന്നോട് കൂടെയുണ്ട്. ദൈവത്തിന് വേണ്ടിയും ദൈവത്തിന്റെ ജനങ്ങൾക്കായും ദേശത്തെ പിടിച്ചെടുക്കുന്നതിന് അഭിഷേകം ചെയ്യപ്പെട്ടവനായിരുന്നു യോശുവ. എന്നാൽ ആ ദിവസം ചെറുതായിരുന്നു. താൻ നിയോഗിക്കപ്പെട്ടിരുന്നതായ ജോലി നിർവഹിക്കുന്നതിന് യോശുവയ്ക്ക് സമയം പോരാതെ വന്നു. യോശുവ ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ടവനായിരുന്നു. ദൈവം അവനോട് പറഞ്ഞു, ഞാൻ മോശയോട് കൂടെ ഉണ്ടായിരുന്നതുപോലെ നിന്നോടുകൂടെയും ഇരിക്കും. ആമേൻ. ഞാൻ ആ ദേശം നിങ്ങൾക്ക് തരുവാൻ പോവുകയാണ്. നീ അവിടെ പോയി അവിടെയുള്ള അമാലോക്കിരെയും ഫെലിസ്തീരെയും പെരിസ്യരെയും മറ്റെല്ലാ ജാതികളെയും തുടച്ചു നീക്കണം. ഞാൻ നിന്നോട് കൂടെയിരിക്കും. യാതൊരുവനും നിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുകയില്ല. നിന്റെ ജീവകാലം മുഴുവനും യാതൊരുത്തിനും നിന്നെ ശല്യപ്പെടുത്തുകയുമില്ല. നീ അവിടേക്ക് പോകുക. യോശുവ തന്റെ വാൾ ഉറയിൽ നൂരി ആജ്ഞാപിച്ചു, എന്നെ അനുഗമിക്കുക. അവൻ അവിടെ ചെന്ന് യുദ്ധം ചെയ്യുവാൻ തുടങ്ങി. എന്ത് സംഭവിച്ചു? അവൻ ശത്രുവിനെ യുദ്ധം ചെയ്ത് തുരത്തി. ശത്രുക്കൾ ഇവിടെയും അവിടെയും ചെറിയ കൂട്ടങ്ങളായി കാണപ്പെട്ടു. എന്നാൽ സന്ധ്യാകാറായപ്പോൾ അവരെല്ലാവരും ഒന്നിച്ച് ഒരു വലിയ സൈന്യമായി യോശുവയുടെ നേരെ വന്നു. സൂര്യൻ അസ്തമിച്ചു തുടങ്ങിയിരുന്നു. യോശുവയ്ക്ക് യുദ്ധം തുടരുവാൻ കൂടുതൽ വെളിച്ചം ആവശ്യമായി തുടങ്ങി. സൂര്യൻ അസ്തമിക്കുകയായിരുന്നു. എന്നാൽ അവൻ മുട്ടിന്മേൽ വീണു കിടന്നുകൊണ്ട് ദൈവമേ, ഞാൻ എന്ത് ചെയ്യണം എന്ന് നിലവിളിച്ചില്ല. അവൻ സംസാരിച്ചു. അവനെ ഒരാവശ്യം നേരിട്ടു. അപ്പോൾ അവൻ, സൂര്യ നീ നിൽക്ക എന്ന് പറഞ്ഞു. മറ്റൊന്നും അവൻ പറഞ്ഞില്ല. അവൻ ആജ്ഞാപിച്ചു, സൂര്യ നീ നിൽക്ക. ഇപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ആവശ്യമുണ്ട്. ഞാൻ ഈ ജോലിക്കായി ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട അവന്റെ ദാസനാണ്. എനിക്ക് അങ്ങനെ ഒരു ആവശ്യമുണ്ട്. സൂര്യ നീ നിൽക്ക. ചന്ദ്ര നീ എവിടെയാകുന്നുവോ അവിടെ നിൽക്ക. അവർ തങ്ങളുടെ ശത്രുക്കളോടെ പ്രതികാരം ചെയ്യുവോളം സൂര്യൻ നിന്നു, ചന്ദ്രനും നിശ്ചലമായി. സൂര്യൻ യോശുവയെ അനുസരിച്ചു. അവൻ ഒരിക്കലും നിലവിളിച്ചില്ല. സൂര്യനോട് ആജ്ഞാപിക്കുക മാത്രമാണ് ചെയ്തത്. അവൻ കൽപ്പിച്ചു, സൂര്യ നീ നിൽക്ക, ചന്ദ്ര നീ എവിടെയാകുന്നുവോ അവിടെ നിൽക്ക. ദൈവമേ, ഞാനെന്ത് ചെയ്യണം? എനിക്ക് കുറച്ചുകൂടി സൂര്യപ്രകാശം തന്നെ തരണമേ എന്നവൻ നിലവിളിച്ചില്ല. അവന് കൂടുതൽ സൂര്യവെളിച്ചം ആവശ്യമായിരുന്നു. അതുകൊണ്ട് സൂര്യനോട് അവൻ കൽപ്പിച്ചു. സൂര്യൻ അവനെ അനുസരിച്ചു. അനങ്ങാതെ നിൽക്കുവാൻ അവൻ സൂര്യനോട് ആജ്ഞാപിച്ചു. സിംസോൻ ബലമെന്ന വരം നൽകപ്പെട്ട് ദൈവത്താൽ എഴുന്നേൽപ്പിക്കപ്പെട്ടവനായിരുന്നു. ഫെലിസ്തീരെ അവരുടെ ദേശത്തോടുകൂടി നശിപ്പിക്കുവാൻ ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട് നിയോഗിക്കപ്പെട്ടവനുമായിരുന്നു. ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട് ഫെലിസ്തീരെ നശിപ്പിക്കുവാൻ നിയോഗിക്കപ്പെട്ടവനായാണ് അവൻ ഈ ഭൂമിയിൽ പിറന്നത് തന്നെ. ഒരിക്കൽ ഫെലിസ്തീർ ഒരു വയലിൽ വെച്ച് വാളോ കുന്തമോ ഒന്നുമില്ലാതെ തന്നെ നിരായുധനായി അവനെ പിടികൂടി. ആയിരത്തോളം വരുന്ന ആയുധധാരികളായ ഫെലിസ്തീർ അവനെ വളഞ്ഞു. ദൈവമേ, ഞാൻ എന്ത് ചെയ്യണം? ഒരു ദർശനത്തിനായി ഞാൻ കാത്തിരിക്കുന്നു. ഞാൻ എന്ത് ചെയ്യണമെന്ന് കാണിച്ചെന്നാലും എന്നെ അവൻ താഴെ വീണുകിടന്നുകൊണ്ട് ദൈവത്തോടെ അപേക്ഷിച്ചുവോ? അവനെ ഒരു ആവശ്യം നേരിട്ടിരിക്കുന്നുവെന്ന് അവൻ അറിഞ്ഞു. ഒരു കഴുതയുടെ താടിയല്ലാതെ മറ്റൊന്നും അവൻ അവിടെ കണ്ടില്ല. അതുകൊണ്ട് അവൻ 1000 ഫെലിസ്തീരെ അടിച്ചു കൊന്നു. ആമേൻ. അവൻ ഒരിക്കലും ദൈവത്തോട് നിലവിളിച്ചില്ല. അഭിഷേകം ചെയ്യപ്പെട്ട് അവന് നൽകപ്പെട്ട വരം അവൻ എടുത്തുപയോഗിച്ചു. അവൻ ആ ജോലിക്കായി ജനിച്ചവനാണെന്നും അതിനുവേണ്ടി അഭിഷേകം ചെയ്യപ്പെട്ടവനാണെന്നും ആ ഉദ്ദേശത്തിനായി അവന് ഒരു വരം നൽകപ്പെട്ടിട്ടുണ്ടെന്നും അവൻ അറിയാമായിരുന്നു. 1000 ഫെലിസ്തീരെ നശിപ്പിക്കുക മാത്രമാണ് അവൻ ചെയ്തത്. അവൻ ദൈവത്തോട് നിലവിളിച്ചില്ല. അവൻ ചെയ്ത അത്ഭുത പ്രവർത്തികൾ ദൈവം അവനെ അഭിഷേകം ചെയ്ത് ന്യായീകരിച്ചുവെന്ന് കാണിക്കുന്നു. ഫെലിസ്തീരെ നശിപ്പിക്കുന്നതിനായി ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട് ന്യായീകരിക്കപ്പെട്ട ദൈവത്തിന്റെ ദാസനായിരുന്നു അവൻ. എന്തെല്ലാം പ്രതികൂല പരിസ്ഥിതികൾ ഉണ്ടായിരുന്നിട്ടും അവൻ അത് ചെയ്തു. മറ്റൊന്നും അവൻ ചോദിച്ചില്ല. അതായിരുന്നു അവന് നൽകപ്പെട്ടിരുന്ന ജോലി. ദൈവം സിംസോനിൽ കൂടി ഒരു കഴുതയുടെ താടിയിൽ ഉപയോഗിച്ച് ഫെലിസ്തീരെ കൈകാര്യം ചെയ്യുകയായിരുന്നു. ഫെലിസ്തീർ അണിഞ്ഞിരുന്ന താമരം കൊണ്ടുള്ള ശിരസ്ത്രം 1.5 inch കനമുള്ളതായിരിക്കണം. അതിന്മേൽ ആ കഴുതത്താടിയെല്ലുകൊണ്ടെന്ന് അടിച്ചാൽ ആ എല്ല് 1000 കഷ്ണങ്ങളായി നുറുങ്ങിപ്പോകും. എന്നാൽ ആ എല്ലുകൊണ്ട് 1000 ഫെലിസ്തീരെ കൊന്ന ശേഷം അതും കയ്യിൽ പിടിച്ചുകൊണ്ട് അവൻ അവിടെ നിന്നു. അവന് ദൈവത്തോടെ കൂടുതലൊന്നും ചോദിക്കേണ്ടിയിരുന്നില്ല. നിലവിളിച്ചതുമില്ല. അവൻ സംസാരിച്ചു. ഫെലിസ്തീരെ തുരത്തുകയും ചെയ്തു. ഫെലിസ്തീരുടെ ആ കാര്യം തന്നെ എടുക്കാം. സിംസോൻ, ദൈവമേ, ഞാൻ ഈ ഫെലിസ്തീരെ ഉടുക്കിക്കളയട്ടെ. എനിക്കറിയാം ഫെലിസ്തീരുടെ ദേശം നശിപ്പിക്കുന്നതിനായിട്ടാണ് നീ എന്നെ അയച്ചിരിക്കുന്നത്. എന്നാൽ ഇവിടെ ഇതാ 1000 ഫെലിസ്തീർ എന്നെ വളഞ്ഞിരിക്കുന്നു. എന്റെ കൈവശം യാതൊന്നുമില്ല. ദൈവമേ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അവൻ അതിനായി അഭിഷേകം ചെയ്യപ്പെട്ടവനായിരുന്നു. ഒന്നും അവന് ദോഷം ചെയ്യുവാൻ പര്യാപ്തമായിരുന്നില്ല. യാതൊന്നിനും. ഹല്ലേലൂയ. കയ്യിൽ കിട്ടിയത് എന്താണോ അതുകൊണ്ട് അവൻ അവരെ പ്രഹരിച്ചു. ശത്രുക്കൾ അവനെ വളഞ്ഞു. ഇപ്പോൾ നമുക്കവനെ കിട്ടിയിരിക്കുന്നു. ഈ മുറിക്കകത്ത് ഈ സ്ത്രീയോടുകൂടെ കിട്ടിയിരിക്കുന്നു. മുറിയുടെ കഥകെ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. നമുക്കവനെ പിടികിട്ടിയിരിക്കുന്നു എന്ന് അവർ പറഞ്ഞു. അപ്പോൾ സിംസോൻ നിലവിളിച്ചില്ല. ഓ ദൈവമേ, അവർ ഈ വിഭാഗീയ സഭാ സംഘടനകളാൽ എന്നെ വളഞ്ഞിരിക്കുകയാണ്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ അതിൽ ചേർന്നുപോയി. ഞാൻ എന്ത് ചെയ്യണം? അവൻ ഒരിക്കലും അങ്ങനെ നിലവിളിച്ചില്ല. അവൻ ചെന്ന് കഥ ഓടാമ്പലുകളോടെ കറക്കെടുത്ത് തോളിൽ വെച്ചുകൊണ്ട് നടന്നുപോയി. ആമേൻ. അവൻ ആ വേലയ്ക്കായി അഭിഷേകം ചെയ്യപ്പെട്ടവനായിരുന്നു. ദൈവത്താൽ വിളിക്കപ്പെട്ടവനുമായിരുന്നു. അതിനാൽ ആർക്കും അവനെ വളഞ്ഞുകൊണ്ടിരിക്കാൻ സാധ്യമായിരുന്നില്ല. കഥകൾ അവൻ പറിച്ചെടുത്ത് അവനോടൊപ്പം കൊണ്ടുപോയി. അതിനുവേണ്ടി അവൻ പ്രാർത്ഥിച്ചില്ല. അങ്ങനെ ചെയ്യണമോ വേണ്ടോ? അവന് നൽകപ്പെട്ട വേലയിൽ അവൻ ചെയ്തത് ശരിയായ ഒരു പ്രവൃത്തിയായിരുന്നു. ആമേൻ, ആമേൻ, ആമേൻ. അവന്റെ ജോലി അവൻ നിർവഹിച്ചു. എന്നോട് നിലവിളിക്കുന്നതേ, സംസാരിക്കൂ. എന്നിട്ട് മുമ്പോട്ട് പോകൂ. നിലവിളിക്കേണ്ട, സംസാരിക്കൂ. ആമേൻ. വിങ്ങി കരയുന്നതും ചുമങ്ങിക്കരയുന്നതും അവൻ ഉപേക്ഷിച്ചു. സംസാരിക്കുവാനുള്ള പ്രായം അവന് കൈവന്നിരുന്നു. അഭിഷേകം ചെയ്യപ്പെട്ട് അവന് ലഭിച്ച ബലത്തിനാൽ അവന്റെ മുമ്പിൽ നിന്നിരുന്ന ഫെലിസ്തീരെ നശിപ്പിക്കുവാൻ കഴിയുമെന്ന് അവൻ അറിയാമായിരുന്നു. എന്നാൽ നമുക്ക് അത് അറിഞ്ഞുകൂടാ. നാം ഇപ്പോഴും കുപ്പിപ്പാൽ കുടിക്കുന്ന ശിശുക്കളെ പോലെയാണ്. അവൻ അത് അറിഞ്ഞിരുന്നു. ദൈവം അവനെ ആ വേലയ്ക്കായി എഴുന്നേൽപ്പിച്ചതാണെന്നും അവൻ അറിയാമായിരുന്നു. യാതൊന്നും അവനെതിരായി നിൽക്കുകയില്ലെന്നും അവനറിയാമായിരുന്നു. യാതൊന്നും അവനെ നശിപ്പിക്കുവാൻ കഴിയുമായിരുന്നില്ല. മോശയെ പോലെ തന്നെ ഒരു ഉദ്ദേശത്തിനായിട്ടാണ് അവനെയും എഴുന്നേൽപ്പിച്ചത്. യാതൊന്നും അവനെ തടയുകയുണ്ടായില്ല. അമാലേക്കർക്കോ മറ്റ് യാതൊരുത്തർക്കുമോ അവനെ തടയുവാൻ കഴിയുമായിരുന്നില്ല. അവൻ വാഗ്ദത്ത നാട്ടിലേക്കുള്ള പാതയിലായിരുന്നു. സിംസോനും അതുപോലെ ഒരു വാഗ്ദത്തത്തിന്റെ വഴിയിലായിരുന്നെന്ന് അവൻ അറിയാമായിരുന്നു. യോശുവയും ആ ദേശത്തെ കൈവശമാക്കുമെന്ന് അറിഞ്ഞിരുന്നു. ദൈവം അത് വാഗ്ദത്തം ചെയ്യുകയും പരിശുദ്ധാത്മാവ് ആ വാഗ്ദത്തം ന്യായീകരിച്ചുകൊണ്ട് അവനോടുകൂടെ ഇരിക്കുകയും ചെയ്തു. അവൻ അവന്റെ പാതയിലായിരുന്നതിനാൽ യാതൊന്നും അവനെതിരായി നിന്നില്ല. ഇല്ല സർ, അവന്റെ ജോലിയിൽ ദൈവത്തോടൊപ്പം അവൻ നിന്നു. യാതൊന്നും അവനെതിരായി നിന്നില്ല. സിംസോനും അതുപോലെ തന്നെയായിരുന്നു. അതിനാൽ അവൻ 4-5 tons ഭാരം വരുന്ന കഥകൾ പറിച്ചെടുത്ത് ചുമലിൽ വെച്ചുകൊണ്ട് കുന്നിന്റെ മുകളിലേക്ക് നടന്നുപോയി. അവന്റെ വഴിയിൽ അവനെ തടയുവാൻ യാതൊന്നും ഉണ്ടായിരുന്നില്ല. ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട ഒരു വരം അവനുണ്ടായിരുന്നു. ദൈവമേ, ഞാനിപ്പോൾ എന്ത് ചെയ്യണം എന്ന് കരയേണ്ട ആവശ്യം സിംസോൻ ഉണ്ടായിരുന്നില്ല. അവന്റെ വേലയ്ക്കായി അവൻ അഭിഷേകം ചെയ്യപ്പെട്ടവനായിരുന്നു. യഹോവായി പ്രകാരം അരളി ചെയ്യുന്നു എന്നതായിരുന്നു അത്. അവരെ നശിപ്പിക്കുക, അവരെ ഒഴിവാക്കുക. ആ ഉദ്ദേശത്തിനായിട്ടാണ് ഞാൻ നിന്നെ എഴുന്നേൽപ്പിച്ചിരിക്കുന്നത്. ആമേൻ. ദൈവമേ, ഞാനെന്ത് ചെയ്യണം? ഈ ചെങ്കടൽ തീരത്തിൽ ഞാനെന്താണ് ചെയ്യേണ്ടത്?
ഒരു മലയെ നിനക്ക് അടയാളമായി ഞാൻ തന്നിട്ടില്ലേ? ആ മലയുടെ അടുത്തേക്ക് നീ വന്നിരിക്കുന്നു, ജനങ്ങളെ നീ വാഗ്ദത്ത നാട്ടിലേക്ക് കൊണ്ടുപോകുകയുമാണ്. ആ ഉദ്യോഗസ്ഥനായി ഞാൻ നിന്നെ വിളിച്ചതല്ലേ? വഴിയിൽ കാണുന്ന തടസ്സങ്ങളെ കുറിച്ച് നീ ചഞ്ചലപ്പെടുന്നതിനാണ്. സംസാരിക്കൂ, എന്നിട്ട് യാത്ര തുടരൂ. ആമേൻ, ആമേൻ. ഞാൻ നിന്നെ ആ ഉദ്ദേശത്തിനായി വിളിച്ചിരിക്കുന്നു.
ദാവീദ് താൻ അഭിഷേകം ചെയ്യപ്പെട്ട് ന്യായീകരിക്കപ്പെട്ട ഒരു കവിണയേറുകാരനാണെന്ന് അറിഞ്ഞിരുന്നു. താൻ നല്ല ഒരു കവിണയേറുകാരനാണെന്ന് അവനും മറ്റുള്ളവരും അറിഞ്ഞിരുന്നു. താൻ അഭിഷേകം ചെയ്യപ്പെട്ടവനാണെന്നും അവൻ അറിയാമായിരുന്നു. ഗോലിയാത്തിന്റെ മുമ്പിൽ അവൻ നിന്നപ്പോൾ, ഓ ദൈവമേ, ഞാനിപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് അവൻ നിലവിളിച്ചില്ല. ദൈവമേ, നീ എനിക്ക് മുമ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് എനിക്കറിയാം. ഒരിക്കലും ഒരു കരടിയെയും മറ്റൊരു അവസരത്തിൽ ഒരു സിംഹത്തെയും കൊല്ലുവാൻ നീ എന്നെ സഹായിച്ചു. എന്നാൽ ഈ ഗോലിയാത്തിനെ സംബന്ധിച്ച് ഞാൻ എന്താണ് ഇപ്പോൾ ചെയ്യേണ്ടത്? ഒരിക്കലും അവൻ അങ്ങനെ നിലവിളിച്ചില്ല, കേവലം സംസാരിക്കുക മാത്രമാണ് അവൻ ചെയ്തത്. എന്താണ് അവൻ പറഞ്ഞത്? നീയും അവയിലൊന്നിനെ പോലെയാകും. അങ്ങനെ പറഞ്ഞിട്ടേ അവൻ മുമ്പോട്ട് ചെന്നു. അവൻ ആ സമയം ഒരു പ്രാർത്ഥന നടത്തിയില്ല, യാതൊരു കാഴ്ചയും അവനപ്പോൾ അതിനുവേണ്ടി അർപ്പിച്ചുമില്ല. താൻ അഭിഷേകം ചെയ്യപ്പെട്ടവനാണെന്ന് അവൻ അറിഞ്ഞിരുന്നു. ആമേൻ. അവന്റെ കവിള അവന്റെ ജോലിക്കുള്ള ശരിയായ ഒരു കാര്യമാണെന്ന് അവൻ തെളിയിച്ചു കാണിച്ചു. അവന് ലഭിച്ചിരുന്ന അഭിഷേകത്തിൽ അവന് വിശ്വാസമുണ്ടായിരുന്നു. അവന്റെ കവിളയിലെ കല്ല് ഗോലിയാത്തിന്റെ ശിരോകവചത്തിന് മുമ്പിൽ നെറ്റിയുടെ മധ്യഭാഗത്തായി കൊള്ളേണ്ട ഇടത്ത് തന്നെ ദൈവം കൊള്ളിക്കുമെന്ന് അവന് വിശ്വാസമുണ്ടായിരുന്നു. അവൻ അവിടെ ഗോലിയാത്തിന്റെ മുമ്പിൽ നിന്നു. താൻ ഉന്നം പഴയ്ക്കാത്ത ഒരു കവണയേറുകാരനാണെന്ന് അവൻ അറിയാമായിരുന്നു. ആമേൻ. ദൈവമാണ് അങ്ങനെ അവനെ ആക്കി തീർത്തതെന്നും അവൻ അറിഞ്ഞിരുന്നു. ആമേൻ. ഒരു കരടിയെയും സിംഹത്തെയും ഒക്കെ കൊന്നിട്ടുണ്ട് എന്നുള്ളതും അവനെ അറിയാമായിരുന്നു. എന്നാൽ അവയെല്ലാം ഭൂമിയിലുള്ള അവന്റെ പിതാവിന്റെ അവകാശത്തിൽപ്പെട്ട കാര്യങ്ങളായിരുന്നു. എന്നാൽ ഗോലിയാത്തിനെ കൊല്ലുക എന്നത് അവന്റെ പരലോക പിതാവിന്റെ അവകാശമായിരുന്നു. ആമേൻ. അവൻ മുട്ടുകുത്തി, ദൈവമേ, ഞാനെന്ത് ചെയ്യണം എന്ന് ചോദിച്ചില്ല. അവൻ പറഞ്ഞു, ആ സിംഹത്തിന്റെയും കരടിയുടെയും ഗതി തന്നെ നിനക്കുമാകും. ഞാനിതാ നിന്റെ നേരെ വരുന്നു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. അതെ സർ. അവൻ സംസാരിച്ചു, എന്നിട്ട് ഗോലിയാത്തിനെ നേരിടുന്നതിനെ മുമ്പോട്ട് ചെന്നു. അവന്റെ വലിപ്പത്തെക്കുറിച്ച് അവന് യാതൊരു ചിന്തയുമില്ലായിരുന്നു. ദാവീദ് പൗഴ നിർമ്മലവനായിരുന്നു, അത് നിങ്ങൾക്കറിയാമോ? അവൻ വലിപ്പമുള്ളവനോ ആകർഷിക്കപ്പെടുവാൻ തക്കവണ്ണം വളരെ അഴകുള്ളവനോ ആയിരുന്നില്ല. അവൻ പൗഴ നിർമ്മലവനായിരുന്നു എന്ന് ബൈബിൾ പറയുന്നു. അവന്റെ വലിപ്പത്തെക്കുറിച്ച് ചിന്തിക്കാതെ തന്നെ യുദ്ധം ചെയ്യാനുള്ള സ്വന്തം കഴിവിനെ അവൻ അറിഞ്ഞിരുന്നു. എന്നാൽ ആ ബിഷപ്പ് അവനോട് പറഞ്ഞു, നോക്കൂ മകനെ, ആ മനുഷ്യൻ വലിയൊരു വേദപണ്ഡിതനാണ്, നല്ല ഒരു പോരാളി. അവൻ ഒരു യോദ്ധാവായിട്ടാണ് ജനിച്ചത്. ബാല്യം മുതൽ അവൻ ഒരു യോദ്ധാവാണ്. നീ അവന് തക്കതായ എതിരാളിയല്ല. അവന്റെ സഹോദരന്മാർ പറഞ്ഞു, എടാ വികൃതി ചെറുക്ക, നീ ഇവിടെ ഈ കാര്യത്തിനാണോ വന്നത്? വേഗം വീട്ടിൽ മടങ്ങിപ്പോ. എന്നാൽ ഇതൊന്നും അവന് പ്രശ്നമായിരുന്നില്ല. എന്തുകൊണ്ട്? താൻ അഭിഷേകം ചെയ്യപ്പെട്ടവനാണെന്ന് അവൻ അറിഞ്ഞിരുന്നു. സിംഹത്തിന്റെ കയ്യിൽ നിന്നും കരടിയുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ച യഹോവ ഈ ഫിലിസ്തീന്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കുവാൻ മതിയായവനാണ്. ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്റെ നേരെ വരുന്നു. ആമേൻ. അവനപ്പോൾ പ്രാർത്ഥിച്ചില്ല, നേരത്തെ തന്നെ അവൻ പ്രാർത്ഥിച്ചിരുന്നു. ലോക സ്ഥാപനത്തിന് മുമ്പ് തന്നെ അവന്റെ പ്രാർത്ഥന ദൈവം ഏറ്റെടുത്തിരുന്നു. അവന്റെ വേലയ്ക്കായി അവൻ അഭിഷേകം ചെയ്യപ്പെട്ടവനായിരുന്നു. വചനം സംസാരിച്ചിട്ട് മുമ്പോട്ട് പോകുക മാത്രമായിരുന്നു അവൻ ചെയ്യേണ്ടിയിരുന്നത്. അതുമാത്രമായിരുന്നു അതിന് വേണ്ടിയിരുന്നത്. സംസാരിക്കുക, എന്നിട്ട് മുമ്പോട്ട് പോവുക. ഓ, അതുമാത്രമായിരുന്നു വേണ്ടിയിരുന്നത്. സ്ഥാപിത സഭാ വിഭാഗങ്ങളായ അവന്റെ സഹോദരന്മാർ അവനെ ആക്ഷേപിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു എന്നത് നിങ്ങൾക്കറിയാമോ? അവന്റെ സ്വന്തം സഹോദരന്മാർ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു, പരിഹസിച്ചുകൊണ്ട്, കളിയാക്കിക്കൊണ്ട്. അവർ പറഞ്ഞു, ഹഹഹാ, നീ ഒരു വികൃതി തന്നെ. ഇതൊന്നും ദാവീദിനെ അല്പം പോലും ഇളക്കിയില്ല. നീ മറ്റുള്ളവരെക്കാളും വ്യത്യാസപ്പെട്ടവനാണെന്ന് കരുതുന്നു. ഇതെല്ലാം നീ മറ്റുള്ളവരെ കാണിക്കാൻ ശ്രമിക്കുകയാണ്. മറ്റുള്ളവരെ കാണിക്കുന്നതിനാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് അവർ കരുതിയാൽ അങ്ങനെ തന്നെ അവർക്ക് തോന്നും. അവരുടെ ബുദ്ധിയിൽ തോന്നിയതാണ് അവർ കണ്ടത്. അഭിഷേക തൈലം തന്റെ മേലുണ്ടായിരുന്നെന്ന് ദാവീദിന് അറിയാമായിരുന്നു. ഇതൊന്നും അവനിൽ ഒരു മാറ്റവും വരുത്തിയില്ല. അവൻ പറഞ്ഞു, ആ ഫിലിസ്തീൻ അവയിലൊന്നിനെ പോലെ ആകും. സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ അവൻ അത് പ്രവചിച്ചു. അവൻ എന്ത് ചെയ്തു? അവനൊരു സിംഹത്തെയും കരടിയെയും കൊന്നിരുന്നു. അവൻ സിംഹത്തെ താഴെ വീഴ്ത്തി. എങ്ങനെ? ഒരു കവിണമുണ്ട്, എന്നിട്ട് ഒരു കത്തിയെടുത്ത് ആ സിംഹത്തിനെ കൊന്നു. അത് തന്നെയാണ് അവൻ ഗോലിയാത്തിനോടും ചെയ്തത്. ഗോലിയാത്തിനെ കവിണയില് ഒരു കല്ലുകൊണ്ട് വീഴ്ത്തി ഗോലിയാത്തിന്റെ വാൾ തന്നെ ഊരിയെടുത്ത് അതുകൊണ്ട് അവന്റെ തല വെട്ടി. എന്താണ് അവൻ നേരത്തെ പ്രവചിച്ചത്? നീ അവയിലൊന്നിനെ പോലെയാകും. വചനം അവൻ സംസാരിച്ചു, എന്നിട്ട് അത് നിറവേറ്റുന്നതിനെ മുമ്പോട്ട് ചെന്നു. ആമേൻ. ഓ സഹോദര, അവൻ വചനം സംസാരിച്ച് അപ്പോഴുണ്ടായിരുന്ന ആ സാഹചര്യത്തെ കീഴടക്കി. എപ്പോഴെങ്കിലും ഒരു കാലത്തിൽ മനുഷ്യൻ വചനം സംസാരിക്കേണ്ടതുണ്ടെങ്കിൽ അതിപ്പോഴാണ്. ഏതാനും മിനിറ്റുകൾക്കകം ഞാനിത് അവസാനിപ്പിക്കുവാൻ പോവുകയാണ്. അല്പസമയം കൂടി നിങ്ങൾ ക്ഷമിക്കുമല്ലോ. ദൈവജനത്തിൽ നിന്നും കുറിച്ചുകൊണ്ടുവന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട്, ചില വേദഭാഗങ്ങൾ കൂടി. സുന്ദരമെന്ന പടിവാതിലിൽ കിടന്നിരുന്ന സൌഖ്യമാകുവാൻ തക്ക വിശ്വാസമുണ്ടായിരുന്ന ആ മനുഷ്യനെ കണ്ടപ്പോൾ പത്രോസ് നിലവിളിച്ചില്ല. ഉടനെ അവൻ മുട്ടുകുത്തി ഒരു മുഴുരാത്രി പ്രാർത്ഥനയോ ഒരു മുഴു ദിവസ പ്രാർത്ഥനയോ അല്ലെങ്കിൽ ഒരു നീണ്ട പ്രാർത്ഥനയോ നടത്തി, ദൈവമേ ഞാൻ പ്രാർത്ഥിക്കുന്നു, നിനക്കറിയാമല്ലോ ഈ പാവം മുടന്തനായ മനുഷ്യനെ നീ സഹായിക്കണം, അവനിൽ വിശ്വാസമുള്ളതായി ഞാൻ കാണുന്നു, അവനൊരു വിശ്വാസിയാണ്, ആ കാര്യം ഞാൻ അവനോട് ചോദിച്ചു, അവൻ വിശ്വാസമുണ്ടെന്ന് അവൻ പറയുന്നു, ഞാൻ പറഞ്ഞതെല്ലാം അവൻ വിശ്വസിച്ചിരിക്കുന്നു, നീ ചെയ്ത അത്ഭുത കാര്യങ്ങളെല്ലാം ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്, ദൈവമേ അവനുവേണ്ടി കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു എന്ന അരുളപ്പാട് നീ എനിക്ക് നൽകുമോ എന്നൊന്നും പത്രോസ് പറഞ്ഞില്ല. ഇല്ല, താൻ അഭിഷേകം ചെയ്യപ്പെട്ട അപ്പോസ്തലനാണെന്ന് പത്രോസിന് അറിയാമായിരുന്നു. യേശു ക്രിസ്തു അവനൊരു കൽപ്പന കൊടുത്തിരുന്നു എന്ന് അവൻ അറിയാമായിരുന്നു. രോഗികളെ സൗഖ്യമാക്കുവിൻ, മരിച്ചവരെ ഉയർപ്പിപ്പിൻ, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുവിൻ, ഭൂതങ്ങളെ പുറത്താക്കുവിൻ, സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു, സൗജന്യമായി കൊടുപ്പിൻ. യേശു അവനോട് പറഞ്ഞു, പത്രോസേ നീ പോയി അങ്ങനെ ചെയ്യുക. അവനപ്പോൾ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ലായിരുന്നു, എന്തുകൊണ്ടെന്നാൽ ആ വേലയ്ക്കായി യേശു ക്രിസ്തു അവനെ കൽപ്പിച്ചാക്കിയതാണ്. അവൻ എന്താണ് പറഞ്ഞത്? അവൻ പറഞ്ഞു, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമം അവൻ ഉച്ചരിച്ചു, എന്നിട്ട് അവിടെ കിടന്നിരുന്ന ആ മനുഷ്യന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് നടക്ക എന്ന് പറഞ്ഞു. അവന്റെ കാലും നരിയാണിയും ഉറച്ച് അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. എന്തുകൊണ്ട്? അവൻ അതിനുവേണ്ടി ഒരു മുഴുരാത്രി പ്രാർത്ഥനയോ നടത്തിയിരുന്നില്ല, ദൈവത്തോട് നിലവിളിച്ചതുമില്ല. യേശു ക്രിസ്തുവിന്റെ അധരങ്ങളിൽ നിന്ന് തന്നെ താൻ ആ വേലയ്ക്കായി അഭിഷേകം ചെയ്യപ്പെട്ടവനാണെന്ന് അവൻ അറിയാമായിരുന്നു. വചനം സംസാരിച്ചിട്ട് പത്രോസ് അവനെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കുക മാത്രമാണ് ചെയ്തത്. എന്തെന്നാൽ അവൻ ആ ഉദ്ദേശത്തിനായി അഭിഷേകം ചെയ്യപ്പെട്ട അപ്പോസ്തലനാണെന്ന് അവൻ അറിയാമായിരുന്നു. സൗഖ്യമാകുവാൻ അവന്റെ നിഴലിലെങ്കിലും പതിയട്ടെ എന്നുള്ള വിശ്വാസത്താൽ കിടത്തപ്പെട്ട രോഗികൾ, ഓ അപ്പോസ്തലനായ പത്രോസേ നീ ഇവിടെ വന്ന് നിലവിളിച്ചുകൊണ്ട് വിശ്വാസത്തിന്റേതായ പ്രാർത്ഥന ഞങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചാലും എന്ന് പറഞ്ഞില്ല. ഇല്ല ഇല്ല, ഒരിക്കലും അവർ അപ്രകാരം പറഞ്ഞില്ല. ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട് ന്യായീകരിക്കപ്പെട്ട അപ്പോസ്തലനാണ് അവൻ എന്ന് അവർക്കറിയാമായിരുന്നു. അതിനാൽ അവർ പറഞ്ഞു, ഞങ്ങളെ അവന്റെ നിഴലിലെങ്കിലും കിടത്തു. ഒരു വാക്ക് പോലും അവൻ പറയേണ്ടതില്ല, അത് ഞങ്ങൾക്കറിയാം, അത് ഞങ്ങൾ വിശ്വസിക്കുന്നു. അവരുടെ ഉള്ളിൽ ജീവൻ ഉണ്ടായിരുന്നു. പത്രോസിന് രോഗികളുടെ എല്ലാവരുടെയും അടുക്കൽ ചെല്ലുവാൻ കഴിഞ്ഞിരുന്നില്ല, എന്നാൽ അവർ സ്വയം മുമ്പോട്ട് വന്ന് വിശ്വാസത്താൽ സൗഖ്യം പ്രാപിച്ചു. എന്തുകൊണ്ടെന്നാൽ അവരെല്ലാം ജീവന്റെ അംശമായിരുന്നു. മോശ പറഞ്ഞു, ഞാൻ മാത്രമല്ല പോകുന്നത്, ഞങ്ങളെല്ലാവരും പോകുകയാണ്, ഞങ്ങൾക്ക് ചിലതെല്ലാം ചെയ്യേണ്ടതുണ്ട്, ഞങ്ങളെല്ലാവരും അഭിഷേകം ചെയ്യപ്പെടണം. അപ്പോസ്തലനായ പത്രോസ് രോഗികളെ സൗഖ്യമാക്കുന്നതും മറ്റു പല കാര്യങ്ങളും ജനങ്ങൾ കണ്ടു. പത്രോസിന് അവരുടെ എല്ലാവരുടെയും അടുക്കൽ ചെല്ലുവാൻ കഴിയുമായിരുന്നില്ല എന്ന് അവർക്കറിയാമായിരുന്നു. അതുകൊണ്ട് പത്രോസെ ഇവിടെ വന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ, എന്നിട്ട് കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന അരുളപ്പാടിനായി കാത്തിരുന്നിട്ട് എന്താണ് കർത്താവ് പറയുന്നതെന്ന് ഞങ്ങളോട് പറഞ്ഞാലും എന്ന് ഒരിക്കലും അവർ പറഞ്ഞില്ല. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് അവന്റെ നിഴലിലെങ്കിലും കിടക്കാൻ കഴിഞ്ഞാൽ മതി. എന്തുകൊണ്ടെന്നാൽ യേശു ക്രിസ്തുവിലുണ്ടായിരുന്ന അതേ ദൈവം തന്നെ പത്രോസിലുണ്ട്. യേശു ക്രിസ്തു ചെയ്ത അതേ അത്ഭുതങ്ങൾ പത്രോസ് ചെയ്യുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതിനാൽ അവർ വിശ്വാസത്താൽ യേശു ക്രിസ്തുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊടുകയും അവന്റെ നിഴലെങ്കിലും പതിവാൻ തക്കവണ്ണം രോഗികളെ കിടത്തുകയും ചെയ്തു. അതേ യേശു ക്രിസ്തു തന്നെ പത്രോസിലുണ്ടായിരുന്നു. അവന്റെ നിഴലെങ്കിലും ഞങ്ങളുടെ മേൽ പതിഞ്ഞാൽ മതി, ഞങ്ങൾ സൗഖ്യം പ്രാപിക്കും. അങ്ങനെ ചെയ്തവരെല്ലാം സൗഖ്യം പ്രാപിച്ചുവെന്ന് ബൈബിൾ പറയുന്നു. മുഴുരാത്രി പ്രാർത്ഥനാ യോഗങ്ങൾ അതിനാവശ്യമായിരുന്നില്ല. കർത്താവെ ഈ അപ്പോസ്തലന്റെ നിഴലിലെങ്കിലും കിടക്കുവാൻ കഴിഞ്ഞാൽ മതി എന്നവർ പറഞ്ഞു. അവർക്ക് അതറിയാമായിരുന്നു. വെളിച്ചം അവരുടെ മേൽ പതിച്ചു. അപ്പോൾ വിശ്വാസം കൊണ്ട് അവരുടെ ഉള്ളം നിറയുകയും ആ വിശ്വാസത്തെ അവർ സ്വതന്ത്രമാക്കി വിടുകയും ചെയ്തു. ആമേൻ. അവർ വിശ്വസിക്കുകയും വിശ്വാസത്തിന്റെ പ്രവൃത്തികളെ കാണുകയും ചെയ്തു. അതുപോലെ തന്നെ പൗലോസിന്റെ മേൽ നിന്ന് റൂമാല ഉത്തരവും രോഗികളുടെ മേൽ കൊണ്ടിട്ടു എന്ന് ബൈബിൾ പറയുന്നു. ഞാൻ ഇത് അവസാനിപ്പിക്കാൻ പോയാണ്. പിശാചനാൽ ബാധിക്കപ്പെട്ട് ചന്ദ്രരോഗം പിടിച്ച് കൂടെ കൂടെ തീയിലും മറ്റും വീഴാറുള്ള ആ ബാലനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ യേശു നിലവിളിച്ചില്ല. പിതാവേ, ഞാൻ നിന്റെ പുത്രനാകുന്നുവല്ലോ, നീ എന്നെ എവിടെ അയച്ചത്? ഇതെല്ലാം ചെയ്യുവാനാണല്ലോ, അതുകൊണ്ട് ഇപ്പോൾ ഈ കുട്ടിയെ എനിക്ക് സൗഖ്യമാക്കുവാൻ കഴിയുമോ എന്ന് ഒരിക്കലും അവൻ പ്രാർത്ഥിച്ചില്ല. യേശു പറഞ്ഞു, സാത്താനെ അവനെ വിട്ട് വെളിയിൽ പോ. അവൻ സംസാരിച്ചപ്പോൾ ആ ബാലൻ സൗഖ്യം പ്രാപിച്ചു. ലെഗ്യോൻ ബാധിച്ചിരുന്ന ഭൂതഗ്രസ്തന് 2000 അശുദ്ധാത്മാക്കൾ അവനിലുണ്ടായിരുന്നു. അവനെ കണ്ടപ്പോൾ യേശുവല്ല നിലവിളിച്ചത്, അവനിലുണ്ടായിരുന്ന അശുദ്ധാത്മാക്കളാണ് നിലവിളിച്ചത്. നീ ഞങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ ആ പന്നിക്കൂട്ടങ്ങളിൽ കടക്കേണ്ടതിന് ഞങ്ങളെ അയക്കണം എന്നവർ യാചിച്ചു. യേശു പിതാവേ എനിക്കിത് ചെയ്യുവാൻ കഴിയുമോ എന്ന് ഒരിക്കലും ചോദിച്ചില്ല. അവൻ പറഞ്ഞത് അവനെ വിട്ടുപോ എന്ന് മാത്രമാണ്. പിശാചുക്കൾ അവനെ വിട്ട് ഓടിപ്പോയി. താൻ മസിഹയാണെന്ന് യേശുവിന് അറിയാമായിരുന്നു. യേശു ലാസറിന്റെ കല്ലറയ്ക്കൽ നിന്നപ്പോൾ അവൻ മരിച്ചിട്ട് 4 ദിവസം കഴിഞ്ഞിരുന്നു. അവർ പറഞ്ഞു, കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ അവൻ മരിക്കയില്ലായിരുന്നു. യേശു പറഞ്ഞു, ഞാൻ തന്നെ ജീവനും പുനരുദ്ധാനവുമാകുന്നു. എവിടെ, എപ്പോൾ, എങ്ങനെ എന്നല്ല, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ആമേൻ. താൻ ആരായിരുന്നുവെന്ന് അവൻ അറിയാമായിരുന്നു. അവൻ എന്തായിരുന്നുവെന്ന് അവൻ അറിയാമായിരുന്നു. താൻ ഇമ്മാനുവേൽ ആണെന്ന് അവൻ അറിയാമായിരുന്നു. താൻ പുനരുത്ഥാനമാണെന്ന് അവൻ അറിഞ്ഞിരുന്നു. താൻ ജീവനാണെന്ന് അവൻ അറിഞ്ഞിരുന്നു. ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി അവനിൽ വസിക്കുന്നുവെന്ന് അവൻ അറിഞ്ഞിരുന്നു. ദുഃഖിതരായ ആ ചെറിയ കൂട്ടം ആളുകളെ അവൻ കണ്ടു. എന്താണ് പ്രവർത്തിക്കേണ്ടതെന്ന് ദൈവം പറഞ്ഞിരുന്നത് അറിഞ്ഞുകൊണ്ട് തന്നെ അവൻ അവരുടെ ഇടയിലേക്ക് ചെന്ന് അല്പം നിൽക്കൂ, ഞാനിവിടെ മുട്ടുകുത്തി പ്രാർത്ഥിക്കാം, നിങ്ങൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കാന്ന് യേശു ഒരിക്കലും പറഞ്ഞില്ല. അവൻ പറഞ്ഞത് ഇത് എനിക്ക് ചെയ്യുവാൻ കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുവോ എന്നാണ്. ആമേൻ. അവൻ അതിനായി അപേക്ഷിച്ചു. അവനല്ല നിലവിളിച്ചത്, അവരാണ് അവനോട് നിലവിളിച്ചത്. ഭൂകർത്താവെ, ലോകത്തിൽ വരാനുള്ള ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെയെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് മാർത്ത പറഞ്ഞു. ഓ, അവിടെ അവർ അവനെ തിരിച്ചറിഞ്ഞു. ഒരത്ഭുതം അവിടെ നടക്കേണ്ടതുണ്ടായിരുന്നു. അവൻ പറഞ്ഞു, ലാസറേ പുറത്തു വരിക. മരിച്ചവൻ പുറത്തു വന്നു. എനിക്കിത് ചെയ്യുവാൻ കഴിയുമോ എന്ന് അവൻ ദൈവത്തോട് ചോദിച്ചില്ല, കൽപ്പിക്കുക മാത്രമാണ് അവൻ ചെയ്തത്. വിശ്വാസം അവർ കണ്ടെത്തിയപ്പോൾ അവിടെ അത്ഭുതം നടന്നു. അവൻ കൽപ്പിച്ചപ്പോൾ കുരുടർ കാഴ്ച പ്രാപിച്ചു, മുടന്തർ നടന്നു, ചെയ്ഡർ കേട്ടു, പിശാചുക്കൾ നിലവിളിച്ചുകൊണ്ട് ഒഴിഞ്ഞുപോയി, മരിച്ചവർ ഉയർത്തെഴുന്നേറ്റു. അങ്ങനെ പലതും നടന്നു. എന്തുകൊണ്ട്? അവൻ പ്രാർത്ഥിച്ചില്ല. അവൻ അഭിഷേകം ചെയ്യപ്പെട്ട മസിഹയായിരുന്നു. അവൻ ആ മസിഹയായിരുന്നു. അതവൻ അറിയാമായിരുന്നു. അവന്റെ സ്ഥാനം എന്തായിരുന്നുവെന്ന് അവൻ അറിഞ്ഞു. എന്തെല്ലാം പ്രവർത്തിക്കേണ്ടതിനാണ് താൻ അയക്കപ്പെട്ടതെന്ന് അവൻ അറിയാമായിരുന്നു. വിശ്വസിക്കുന്നവനെ അവനെ മസിഹയായി തിരിച്ചറിയുവാൻ സ്വർഗസ്ഥനായ പിതാവെ സഹായിക്കുമെന്ന് അവൻ അറിഞ്ഞിരുന്നു. ആ വിശ്വാസി അവൻ കണ്ടെത്തിയപ്പോൾ വചനം സംസാരിക്കുക മാത്രമാണ് അവൻ ചെയ്തത്. പിശാചുക്കൾ ഒഴിഞ്ഞുപോയി. അതെ സർ, സംസാരിക്കൂ, നിലവിളിക്കേണ്ട, സംസാരിക്കൂ. ആമേൻ. ദൈവത്താൽ നൽകപ്പെട്ട അവന്റെ അവകാശം അവൻ അറിഞ്ഞിരുന്നു. എന്നാൽ നാം അതറിയുന്നില്ല. അവൻ ആരായിരുന്നുവെന്ന് അവൻ അറിഞ്ഞിരുന്നു, നാം അതറിയുന്നില്ല. മോശ അത് മറന്നുപോയി. സിംസോൻ അതറിഞ്ഞിരുന്നു. മറ്റു പലരും അതറിഞ്ഞിരുന്നു. യോശുവ അതറിഞ്ഞു. എന്നാൽ മോശ അത് മറന്നുപോയി. ദൈവത്തിന് അവന്റെ ശ്രദ്ധ അതിലേക്ക് തിരിച്ചുകൊണ്ടുവരേണ്ടതായി വന്നു. ദൈവം മോശയോട് അരുളി ചെയ്തു, നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത്? ഞാൻ നിന്നെ ഈ വേലയ്ക്കായി അയച്ചിരിക്കുന്നു. സംസാരിക്കൂ, എന്നിട്ട് നിന്റെ ലക്ഷ്യത്തിലേക്ക് പോകുക. നീ ഒരു മലയുടെ അരികെ വരുമെന്ന് അടയാളമായി ഞാൻ പറഞ്ഞിരുന്നു. ജനങ്ങളെ മുന്നോട്ട് നയിക്കുക, കൽപ്പിക്കുക മാത്രം ചെയ്യുക. ഏത് പ്രതിബന്ധം വഴിയിലുണ്ടായാലും അതെല്ലാം നീങ്ങിപ്പോകും. അത് ചെയ്യുവാനുള്ള അധികാരം ഞാൻ നിനക്ക് നൽകിയിരിക്കുന്നു. നീ പറയുന്നത് സംഭവിക്കുമെന്ന് ഞാൻ നിനക്ക് തെളിയിച്ചു തന്നു. നായിച്ചകളും പേനും അങ്ങനെ മറ്റു പലതും നീ പറഞ്ഞപ്പോൾ സൃഷ്ടിക്കപ്പെട്ടു. ഇപ്പോൾ നീ എന്തിനാണ് എന്നോട് നിലവിളിക്കുന്നത്? സംസാരിക്കൂ, എന്നിട്ട് മുമ്പോട്ട് പോകൂ. അതുമാത്രമാണ് നീ ചെയ്യേണ്ടത്. ഓ, അത് ഞാൻ എത്രമാത്രം ഇഷ്ടപ്പെടുന്നു. യേശു ക്രിസ്തു പറഞ്ഞതെല്ലാം വചനമായിരുന്നു. അതങ്ങനെ തന്നെ സംഭവിച്ചു. ദൈവത്തിന്റെ പുത്രൻ എന്ന് ശരിയായ വിധത്തിൽ അവൻ ന്യായീകരിക്കപ്പെട്ടു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, അവന് ചെവി കൊടുപ്പീൻ. യേശുവിനെ ശ്രദ്ധിക്കുക. ഇത് ഞാൻ ഇഷ്ടപ്പെടുന്നു. എത്ര ധൈര്യത്തോടും രാജസ പ്രൗഢിയോടുമാണ് അവൻ തന്റെ വിമർശയുടെ മുമ്പിൽ നിന്നത്. അവൻ പറഞ്ഞു, ഈ മന്ദിരം പൊളിപ്പിൻ, ഞാൻ എന്റെ പിതാവിനോട് അപേക്ഷിക്കും, അവൻ എന്താണ് ചെയ്യുന്നതെന്ന് കാൺമിൻ. ഈ മന്ദിരം പൊളിച്ചാൽ ഞാൻ അത് വീണ്ടും പണിയും. ഈ മന്ദിരം പണിയുന്നതിന് ശ്രമിക്കാമെന്നല്ല യേശു പറഞ്ഞത്, ഞാനത് വീണ്ടും പണിയും എന്നാണ്. എന്തുകൊണ്ട്? തിരുവചനം അപ്രകാരം പറയുന്നു. അവന്റെ ശരീരം ഉയർപ്പിക്കുമെന്ന് പറഞ്ഞ അതേ തിരുവചനം തന്നെ അധികാരവും ശക്തിയും നമുക്കും നൽകിയിരിക്കുന്നു. ആമേൻ. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, മരണകരമായ യാതൊന്നും കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. എന്നോട് നിലവിളിക്കുന്നത് എന്തെ? സംസാരിക്കൂ, എന്നിട്ട് മുമ്പോട്ട് പോകൂ. ഈ മന്ദിരം പൊളിപ്പീൻ, ഞാൻ അതിനെ പണിയും. ഓർമ്മിക്കുക, ഞാൻ നിർത്താൻ പോവുകയാണ്. അതേ യേശു തന്നെയാണ് യോഹന്നാൻ 14:12 പറഞ്ഞത്, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും എന്ന്. അത് ശരിയല്ലേ? യേശു തന്നെയാണ് അത് പറഞ്ഞത്. യേശു മർക്കോസ് 11:24 പറഞ്ഞു, നീ ഈ മലയോട് പറഞ്ഞാൽ, നീ ഈ മലയോട് പ്രാർത്ഥിക്കുക എന്നല്ല, പറഞ്ഞാൽ, ഹൃദയത്തിൽ സംശയിക്കാതെ അതിനോട് നീങ്ങുവാൻ കൽപ്പിച്ചാൽ, നീ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞാൽ, നീ പറയുന്നത് പോലെ സംഭവിക്കും. നിങ്ങൾ അഹന്തയോടാണ് അത് പറയുന്നതെങ്കിൽ അങ്ങനെ സംഭവിക്കില്ല. എന്നാൽ നിന്നിൽ എന്തോ ഉണ്ടെന്നും നിങ്ങൾ അതിനുവേണ്ടി അഭിഷേകം ചെയ്യപ്പെട്ടവനാണെന്നും അപ്രകാരം ചെയ്യുന്നത് ദൈവഹിതമാണെന്ന് അറിഞ്ഞുകൊണ്ട് അങ്ങനെ പറഞ്ഞാൽ അപ്രകാരം സംഭവിക്കുക തന്നെ ചെയ്യും. യേശു പറഞ്ഞു, നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്ന എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. ഓ, ഞാൻ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇത് പറയുന്നത് എന്നോട് പൊറുക്കണം. എന്റെ ഉള്ളം അത് പറയുവാൻ എന്നെ പ്രേരിപ്പിക്കുന്നു. വേട്ടയാടുവാൻ ഞങ്ങൾക്ക് ഒരു മൃഗത്തെയും കിട്ടായിരുന്നപ്പോൾ ആ കാട്ടിൽ വെച്ച് ഞങ്ങളോട് നിങ്ങൾക്കൊന്നും കിട്ടിയില്ലേ എന്ന് ചോദിച്ചതും അവനാണ്. അവൻ 3 അണാനികളെ ഞങ്ങളുടെ മുമ്പിൽ സൃഷ്ടിച്ചു.
എന്താണതേ? അവ അവിടെ ഉണ്ടാവട്ടെ എന്ന വചനം പറഞ്ഞപ്പോൾ അണ്ണാനുകൾ അവിടെ 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 തന്നെ സൃഷ്ടിക്കപ്പെട്ടു. അവനാണ് അത് ചെയ്തത്. ചാർലി, റോഡ്നി, നെല്ലി, മാർജി, മറ്റു പലർക്കും അതറിയാമല്ലോ. കെൻഡക്കിയിൽ വെച്ച് അത് പ്രവർത്തിച്ചത് അവൻ തന്നെയാണ്. നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത്? വചനം സംസാരിക്കുക എന്ന് മോശയോട് പറഞ്ഞ അതേ ദൈവം തന്നെ ആയിരുന്നു അതെ. അതെ, അവനാണ്. അവൻ തന്നെയാണ് അവയെ സൃഷ്ടിച്ചത്. ഓ, എത്ര അതിശയകരം! അവൻ തന്നെയാണ്. ഒരു വർഷം മുൻപേ ഒരു ദർശനം നൽകി ഞങ്ങൾ അവിടെ പോകുമെന്നും ഏഴ് മുദ്രകളുടെ രഹസ്യം അവിടെ വെച്ച് വെളിപ്പെടുത്തപ്പെടുമെന്നും അതിന്റെ തുടക്കം ഒരു ഇടിമുഴക്കത്തോടുകൂടി ആയിരിക്കുമെന്നും ഒരു പിരമിഡിന്റെ ആകൃതിയിൽ മേഘമാകാശത്തിൽ ഇറങ്ങി വരുന്നത് നിങ്ങൾ കാണുമെന്നും പറഞ്ഞത്. ലൈഫ് മാസിക അതിന്റെ ഫോട്ടോ പരസ്യം ചെയ്തിരുന്നത് അവിടെ ഭിത്തിമേൽ ഇപ്പോൾ തൂക്കിയിട്ടുണ്ട്. അതങ്ങനെ പറഞ്ഞത് അവനായിരുന്നു. അന്നേ ദിവസം രാത്രിയിൽ ഞങ്ങൾ റോഡിൽ കൂടി പോകുമ്പോൾ ഒരു ഉഗ്ര വിഷപ്പാമ്പ് എന്റെ സഹോദരനെ കടിക്കാനായി വന്നു. അപ്പോൾ നിനക്കതിനെയും അതുപോലുള്ള മറ്റു പലതിനെയും ബന്ധിക്കാനുള്ള അധികാരം നൽകപ്പെട്ടിരിക്കുന്നു എന്നോട് പറഞ്ഞതും അവൻ തന്നെ. അവിടെയിരിക്കുന്ന തല നനച്ചുടങ്ങിയ എന്റെ ഭാര്യയോട് പറഞ്ഞതും അവൻ തന്നെ. ഒരു ദിവസം കാലത്തെ ഉറക്കത്തിൽ നിന്നും അവൻ എന്നെ ഉണർത്തി ആ മുറിയുടെ മൂലയിൽ നിന്നുകൊണ്ട് അവൻ പറഞ്ഞു, നീ എന്ത് ചെയ്യുന്നതിനും ഭയപ്പെടേണ്ട, എവിടെയും പോകുന്നതിനോ എന്തും പറയുന്നതിനോ പേടിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം എപ്പോഴും നീ എവിടെ ഇരുന്നാലും നിന്നോടൊപ്പം ഉണ്ടായിരിക്കും. മൂന്ന് മാസങ്ങൾക്ക് മുമ്പേ ഒരു ദിവസം ഞാൻ സബിനോ താഴ്വരയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്താണ് സംഭവിക്കുവാൻ പോകുന്നതെന്ന് അത്ഭുതപ്പെട്ടുകൊണ്ട് ഞാൻ അവിടെ നിൽക്കുമ്പോൾ എന്റെ കൈകളിൽ ഒരു വാൾ മൃദുവായി ഒന്ന് വീഴുകയും ഇത് രാജാവിന്റെ വാളാണ് എന്ന് എന്നോട് അരുളിച്ചെയ്യുകയും ചെയ്തത് അവൻ തന്നെ. അവൻ തന്നെയാണ് എന്നോട് പറഞ്ഞത്, മോശയോടുകൂടെ ഇരുന്നതുപോലെ ഞാൻ നിന്നോടുകൂടെയും ഇരുന്ന് നിന്നെയും അയക്കും. 30 വർഷങ്ങൾക്ക് മുമ്പേ ആ നദീതീരത്ത് ഞാൻ നിന്നപ്പോൾ എന്നോട് പറഞ്ഞതും അവൻ തന്നെ. ഒരു യുവാവായി, ഒരു യുവ പ്രാസംഗികനായി 30 കൊല്ലങ്ങൾക്ക് മുമ്പേ ഞാൻ ആ നദീതീരത്ത് നിന്നപ്പോൾ, ഞാൻ അവിടെ നിന്നപ്പോൾ ആ വെളിച്ചവും അഗ്നിസ്തംഭവും സ്വർഗത്തിൽ നിന്ന് താഴെ ഇറങ്ങിയെന്ന് പറഞ്ഞു. ക്രിസ്തുവിന്റെ ഒന്നാമത്തെ വരവിന്റെ മുന്നോടിയായി ഞാൻ യോഹന്നാൻ സ്നാപകനെ അയച്ചതുപോലെ നിന്റെ ദൂതും ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിന് മുന്നോടിയായി ലോകം മുഴുവനും ചെല്ലും. എന്റെ പാസ്റ്റർ അതേക്കുറിച്ച് കേട്ടപ്പോൾ അതെങ്ങനെ പ്രകാരമായിരിക്കാൻ കഴിയും എന്ന് പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്തു. എന്നാൽ അത് അങ്ങനെ സംഭവിക്കുക തന്നെ ചെയ്തു. അതെ സർ, അവൻ തന്നെയാണ് അത് പറഞ്ഞത്. അവൻ തന്നെയാണ് ദർശനത്തെ കുറിച്ചുള്ള പ്രവചനം നിറവേറപ്പെടും എന്ന് അരുളിച്ചെയ്തത്. നിങ്ങളിൽ ഒരുവൻ പ്രവചിക്കുകയോ ദർശനം കാണുകയോ ചെയ്തിട്ട് അങ്ങനെ സംഭവിച്ചാൽ അതവനല്ല അപ്രകാരം പറഞ്ഞതെന്നും ഞാനാണ് അവനോടുകൂടെയുള്ളതെന്നും നിങ്ങൾ ഓർക്കണം എന്ന് അരുളിച്ചെയ്തതും അവൻ തന്നെ. ഓ, ഇനി എന്തെല്ലാം! അതവൻ തന്നെ, അതവൻ തന്നെ എന്ന് എനിക്ക് പറയുവാൻ കഴിയും. അന്ന് ആ നദിയുടെ തീരത്ത് അഗ്നിസ്തംഭം ഇറങ്ങി വന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ അവർ അത് വിശ്വസിച്ചില്ല. എന്നാൽ അതവനായിരുന്നു. അന്നൊരു ദിവസം രാത്രിയിൽ ആ ബാപ്റ്റിസ്റ്റ് പ്രാസംഗികന്റെ സാന്നിധ്യത്തിൽ സാം ഹൂസ്റ്റൺ മന്ദിരത്തിൽ 30,000 ആളുകളുടെ മുമ്പാകെ അഗ്നിസ്തംഭമായി ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്നപ്പോൾ അതിന്റെ ഫോട്ടോ എടുക്കുന്നതിന് ദൈവം അനുവദിച്ചു. ഇന്നലെയും ഇന്നും എന്നേക്കും മാറ്റമില്ലാത്ത അവൻ തന്നെയായിരുന്നു. അതെ, ഈ കാര്യങ്ങളെല്ലാം നടക്കുമെന്ന് മുൻകൂട്ടി പറഞ്ഞതും അവൻ തന്നെ. അതെല്ലാം പറഞ്ഞതും അത് നടത്തിയതും അവൻ തന്നെ. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. അവൻ പറഞ്ഞതുപോലെ എല്ലാം കൃത്യമായി തന്നെ നടന്നു. അവൻ അതെങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നുവോ അതുപോലെ തന്നെ. ആമേൻ. ഞാൻ എന്തിനെ കാത്തു നിൽക്കണം? ദൈവം തന്റെ വചനം നമുക്ക് ന്യായീകരിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നു. അത് സത്യം തന്നെ. നമുക്ക് പ്രയാണം തുടരാം. എല്ലാ സംശയവും എല്ലാ പാപവും തള്ളിക്കളഞ്ഞിട്ട് നമുക്ക് കർത്താവിനോടൊപ്പം നടക്കാം. നിങ്ങളുടെ ഭവനത്തെ ശുദ്ധമാക്കിക്കൊള്ളുക. നന്നായി അത് തേച്ച് കഴുകുക. ജൂനിയർ ജാക്സൺ കണ്ട സ്വപ്നം പോലെ. ആ വിളക്കുകൾ മാത്രമല്ലാതെ മറ്റൊന്നും അദ്ദേഹം അവിടെ കണ്ടില്ല. അദ്ദേഹം ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ടോ? ആ വിളക്കുകൾ മാത്രമല്ലാതെ മറ്റൊന്നും കണ്ടില്ല. ആ വിളക്കുകൾ ഒന്നടയാൽ ചുറ്റപ്പെട്ടിരുന്നു. അന്നൊരു ദിവസം രാത്രിയിൽ അദ്ദേഹം കണ്ട സ്വപ്നത്തെപ്പറ്റി അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നു. സഹോദരൻ കോളിൻസ്, ആ മീനിനെ കുറിച്ച് ചഞ്ചലപ്പെടേണ്ട. അത് വെളുത്ത നിറമുള്ളതായിരുന്നു. അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടായിരുന്നു. സത്യത്തിനെതിരായിട്ടുള്ളതെല്ലാം തള്ളിക്കളയുക. അതെത്ര മൗഢ്യമായി തോന്നിയെന്നാലും ഇത് സത്യമാണ്. മുന്നേറി പോകുക. യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചത് ദൈവമായ പരിശുദ്ധാത്മാവ് തന്നെയാണ്. അതേ ഒരുവന് മാത്രമാണ് സംസാരിച്ച് സൃഷ്ടി നടത്താൻ കഴിവുള്ളതും. മോശയോടുകൂടെ ആ കാലത്തിൽ ജീവിച്ചിരുന്ന അതേ ഒരുവൻ തന്നെയാണ് ഇന്നുമുള്ളത്. ഈ അന്ത്യകാലത്തിലെ വിളിയെ അവൻ ന്യായീകരിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നു. സോദോമിന്റെ കാലത്തിലെ പോലെ മനുഷ്യപുത്രന്റെ നാളിലും ആകും. ഇന്ന് ഒരു സോദോമുണ്ട്, ഒരു ബില്ലിഗ്രഹം, ഒരു ഓറൽ റോബർട്ട്സും അവിടെയുണ്ട്. ഈ രണ്ട് സ്ഥലങ്ങളിലും അവൻ വാഗ്ദത്തം ചെയ്തിട്ടുള്ള അതേ അടയാളങ്ങളാൽ സഭ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. അവൻ തന്നെയാണ് അങ്ങനെ ചെയ്യുമെന്ന് അരളി ചെയ്തിട്ടുള്ളത്. ഓ ദൈവമേ, എനിക്ക് ധൈര്യം നൽകണമേ എന്നാണ് എന്റെ പ്രാർത്ഥന. കർത്താവേ, എന്നെ സഹായിച്ചാലും. ഞാൻ ഇതെവിടെ അവസാനിപ്പിക്കണം? സമയം വൈകിക്കൊണ്ടിരിക്കുന്നു. എന്നോട് നിലവിളിക്കുന്നത് എന്തിനാണ്? ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് തെളിയിച്ചു തന്നതിന് ശേഷവും നീ എന്തിനാണ് എന്നോട് നിലവിളിക്കുന്നത്? ഞാൻ നിന്നെ സൗഖ്യമാക്കിയില്ലേ? അവൻ ചോദിക്കും. ആ കാര്യങ്ങൾ അതേപ്രകാരം നടക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ? നിന്റെ പാസ്റ്റർക്ക് അത് ചെയ്യുവാൻ സാധിക്കില്ല. അവൻ ഒരു മനുഷ്യൻ മാത്രമാണ്. അവൻ പറയും, ഞാനാവുന്നു അത് ചെയ്തത്, ഞാൻ കർത്താവ്, ഞാനാവുന്നു അതെല്ലാം ചെയ്തത്, ഞാനാണ് അതെല്ലാം അവനോട് പറഞ്ഞത്, അവനല്ല, അതെന്റെ ശബ്ദമാണ്. ഞാനാണ് മരിച്ചവരെ ഉയർപ്പിക്കുന്നത്, രോഗികൾക്ക് സൗഖ്യം നൽകുന്നതും ഞാൻ തന്നെ. ഞാൻ മാത്രമാണ് ഇതെല്ലാം മുൻകൂട്ടി പറയുന്നത്. ഞാൻ ഒരു മാത്രമാണ് ജനങ്ങളെ രക്ഷിക്കുന്നത്. ഞാൻ മാത്രമാണ് വാഗ്ദത്തം നിങ്ങൾക്ക് നൽകുന്നതും. ദൈവമേ, 30 വർഷങ്ങൾക്ക് മുമ്പേ നീ എന്റെ കയ്യിൽ തന്ന ദൈവവചനമാകുന്ന ആ വാൾ ഏന്തി 3-ാമത്തെ വലിയിലേക്ക് മുന്നേറുവാൻ എനിക്ക് ധൈര്യം നൽകണേ എന്നാവുന്നു എന്റെ പ്രാർത്ഥന. നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. സ്വർഗസ്ഥ പിതാവേ, സമയം വളരെ വൈകിയിരിക്കുന്നു, എന്നാൽ അവിടുത്തെ വചനം വളരെ വിലയേറിയതായി അനുഭവപ്പെടുന്നു. ഞങ്ങൾ അത് കാണുമ്പോൾ ഒരിക്കലും മാറ്റമില്ലാത്ത യേശുവിന്റെ സാന്നിധ്യം വീണ്ടും വീണ്ടും ഞങ്ങൾ അനുഭവിച്ചറിയുന്നു. അവിടുത്തെ നന്മകൾക്ക് ഞങ്ങൾ എങ്ങനെ നന്ദി പറയും? നീ ഞങ്ങളോട് കരുണ കാണിച്ചു, ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നുവല്ലോ, അതിന് ഞങ്ങൾ എങ്ങനെ നന്ദി പറയും? ഞാൻ ഈ തുവാലകൾ കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കർത്താവേ, അത് ജനങ്ങളുടെ വിശ്വാസമാണ്, ഇതിൽ അവർ വിശ്വസിക്കുന്നു. ഓരോ പിശാചും ഓരോ വ്യാധിയും ജനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകുമാറാകട്ടെ. ദൈവത്തിന്റേതല്ലാത്ത ഓരോ അശുദ്ധാത്മാവും എല്ലാ രോഗങ്ങളുടെയും പീഡകളുടെയും ആത്മാക്കളും വെളിയിൽ വരുന്നതിനായി ഞാൻ ആജ്ഞാപിക്കുന്നു. ഞങ്ങൾ മനുഷ്യന്റെ നിഴലിലല്ല ഇപ്പോൾ കിടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചെയ്യുന്നത് ദൈവമനുസരിച്ച് ശരി തന്നെ. എങ്കിലും ഞങ്ങൾ സുവിശേഷത്തിന്റെ നിഴലിൽ, ന്യായീകരിക്കപ്പെട്ട സുവിശേഷത്തിന്റെ നിഴലിലാണ് കിടക്കുന്നത്. ആ വലിയ അഗ്നിസ്തംഭം ഈ കെട്ടിടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നുപോകുന്ന അവസരത്തിൽ ദൈവം താഴെയുള്ള കാര്യങ്ങൾ നോക്കിക്കണ്ട അതേ അഗ്നിസ്തംഭം, ചെങ്കടലിൽ കൂടി ഇസ്രായേൽ മക്കളെ വഴിനടത്തിയ അതേ അഗ്നിസ്തംഭം, ദൈവം അതിൽ കൂടി നോക്കുമ്പോൾ തന്റെ സ്വന്തം പുത്രന്റെ രക്തം കളിക്കപ്പെട്ടിരിക്കുന്നത് കാണുന്നതിനാൽ കൃപയും കരുണയും നമുക്ക് ലഭിക്കുന്നു. ദൈവമേ, ഞങ്ങൾ നിനക്ക് കീഴടങ്ങിയിരിക്കുവാൻ സഹായിക്കണമേ. നിലവിളിക്കുന്ന സ്വഭാവം ഉപേക്ഷിക്കാൻ ഞങ്ങൾക്ക് കൃപ തന്നാലും നീ ഞങ്ങളെ ഈ വേലയ്ക്കായി വിളിച്ചിരിക്കുന്നുവെന്ന് അറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇതാവുന്നു അതിനുള്ള സമയം. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, എല്ലാ രോഗവും ഈ സ്ഥലം വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. യേശുക്രിസ്തുവിന്റെ നാമം വിളിക്കുന്ന ഓരോ പുരുഷനും ഓരോ സ്ത്രീയും അവരുടെ ജീവിതം ഇന്ന് പുതുക്കി വീണ്ടും സമർപ്പിക്കട്ടെ. കർത്താവേ, ഞാൻ എന്റെ ജീവിതം പ്രാർത്ഥനയുടെ ബലിപീഠത്തിൽ ഇതാ അർപ്പിക്കുന്നു. നീ ഏത് നിലത്തിൽ നിന്ന് എന്നെ എടുത്തുവോ ആ നിലത്തിലേക്ക് അപമാനം ഭാരത്താൽ ഞാൻ എന്റെ മുഖം താഴ്ത്തുന്നു. കർത്താവായ ദൈവമേ, എന്റെ ബലഹീനതയെക്കുറിച്ചും അവിശ്വാസത്തെ സംബന്ധിച്ചും ഞാൻ ലജ്ജിക്കുന്നു. കർത്താവേ, എന്നോട് ക്ഷമിക്കണമേ. എനിക്ക് ധൈര്യം നൽകണമേ. എല്ലാവിധത്തിലുമുള്ള ധൈര്യവും ഞങ്ങൾക്ക് തരണമേ. മോശയെപ്പോലെ ഞങ്ങൾ എല്ലാവരും ഒരു പ്രയാണത്തിലാണെന്ന് ഞങ്ങൾ അറിയുന്നു. ആരെയും വിട്ടിട്ട് പോകുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കർത്താവേ, എല്ലാവരെയും ഞങ്ങളുടെ കൂടെ കൊണ്ടുപോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അവരെല്ലാം നിന്റേതാണ്. ഞാൻ അവരെ നിനക്കായിട്ട് അവകാശപ്പെടുത്തി തരുന്നു. ഈ ജനങ്ങളെ ഇന്ന് നീ അനുഗ്രഹിക്കണമേ. അവരോടൊപ്പം എന്നെയും അനുഗ്രഹിക്കണമേ. പിതാവേ, നിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മഹത്വം അവിടേക്കുള്ളതാണല്ലോ. കർത്താവേ, ഞങ്ങളിപ്പോൾ ഞങ്ങളെ തന്നെ അവിടത്തേക്കായി സമർപ്പിക്കുമ്പോൾ ആ നിത്യമായ വിശ്വാസത്തെ ഞങ്ങൾക്ക് നൽകണമേ. ഈ വേദപുസ്തകം സാക്ഷിയായി, ഈ പ്രസംഗപീഠം സാക്ഷിയായി. കർത്താവേ, ഞാൻ എന്റെ ജീവിതം അവിടത്തേക്കായി പ്രതിഷ്ഠിക്കുന്നു. നീ എനിക്ക് നൽകിയിട്ടുള്ള ഓരോ വാഗ്ദത്തത്തിലും ഞാൻ ആശ്രയം വെക്കുന്നു. അവയെല്ലാം നീ സ്ഥിരീകരിച്ച് നൽകുമെന്ന് ഞാൻ അറിയുന്നു. അവ ഓരോന്നും സത്യം തന്നെ എന്ന് ഞാൻ അറിയുന്നു. ഈ വാക്കുകൾ സംസാരിക്കാൻ എന്നെ ധൈര്യപ്പെടുത്തണമേ. കർത്താവേ, എനിക്ക് ധൈര്യം നൽകണമേ. ഞാൻ ചെയ്യേണ്ടതിലും പറയേണ്ടതിലും എന്നെ വഴി നടത്തിയാലും ഞാൻ എന്നെ ഈ സഭയോടുകൂടെ അവിടത്തേക്കായി തരുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
Now hear me while I pray. Take all my sins away. Oh, let me from this day be holy.
ശാന്തമായി എഴുന്നേറ്റുന്നുണ്ട്. നമുക്കത് മൂളിപ്പാടാം.
Thou Lamb. Let's just raise your hands to him now. Oh, say,
നമ്മുടെ കൈകൾ അവങ്കിലേക്ക് ഉയർത്താം. ദൈവത്തിനായി നിങ്ങളെ ഇപ്പോൾ തന്നെ സമർപ്പിച്ചാലും.
Now, while I pray, take
all my doubts away. Oh, let me from this day be holy.
ഇപ്പോൾ നമ്മുടെ കരങ്ങൾ ഉയർത്തി, കർത്താവായ യേശുവേ, ഞാൻ എന്നെ നിനക്കായി പ്രതിഷ്ഠിക്കുന്നു. സേവനത്തിന്റേതായ ഒരു ജീവിതം കൂടുതൽ വിശുദ്ധിയോടും കൂടുതൽ വിശ്വാസത്തോടും കൂടെ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയുള്ള എന്റെ ജീവിതത്തിൽ നിനക്ക് സ്വീകാര്യമായ ഒരു വേലക്കാരനായി കഴിഞ്ഞ കാലങ്ങളിൽ ഞാനായിരുന്നതിനേക്കാൾ ഉപരിയായി എന്നെ മാറ്റണമേ. എന്റെ അവിശ്വാസം പൊറുക്കണമേ. വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തെ എനിക്ക് തിരികെ തരണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എന്നെ നിനക്കായി സമർപ്പിക്കുന്നു. ഇപ്പോൾ നമ്മുടെ തലകൾ വണങ്ങിക്കൊണ്ട് തന്നെ ഇരിക്കുമ്പോൾ,
around me spread, be thou my guide, bid darkness turn to day, wash all my fears away, nor let me ever stray from the sign. As we bow our heads now,
നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. ഇന്ന് കാലത്തെ ഈ പ്രസംഗം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടോ? അത് നിങ്ങൾക്ക് ധൈര്യം പകർന്നു തന്നുവോ? അങ്ങനെയെങ്കിൽ നിങ്ങളുടെ കൈകൾ ഉയർത്തി ദൈവമേ ഞാൻ നിനക്ക് നന്ദി പറയുന്നു എന്ന് പറയുക. ഈ പ്രസംഗം എനിക്ക് പ്രയോജനകരമായിരുന്നു, അതെനിക്ക് ധൈര്യം നൽകി. അതിനാൽ ഞാൻ എന്റെ ഇരുകൈകളെയും ഉയർത്തുന്നു. ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, അത് പറയുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല, എങ്കിലും അത് പറയേണ്ടി വന്നു. അത് എനിക്ക് തന്നെയും ഒരു ശകാരമാണ്. ഞാൻ ഏത് പാതയിലാണെന്ന് കരുതിയിരുന്നുവോ അതിലല്ല എന്ന് ഞാൻ തന്നെ കണ്ടുപിടിച്ചിരിക്കുന്നു. സംസാരിക്കുന്നതിന് പകരം ഞാനെപ്പോഴും നിലവിളിക്കുകയായിരുന്നു എന്ന കുറ്റം ഞാൻ എന്നിൽ കാണുന്നു. ദൈവമേ, ഈ നാഴിക മുതൽ കൂടുതൽ പ്രതിഷ്ഠയോടുകൂടിയ ഒരു വേലക്കാരനായി തീരുവാൻ എന്നെ സഹായിക്കണമേ. എനിക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങൾക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിൽ നിന്നും വിളിച്ചു വേർതിരിക്കപ്പെട്ട് ക്രിസ്തുവിന്റെ ശരീരമായി ഒന്നു ചേർക്കപ്പെട്ട് വാഗ്ദത്ത നാടിനെ കൈവശമാക്കുവാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു. യാത്രയിൽ വഴിതെറ്റിപ്പോകാതിരിക്കുന്നതിന് ശരിയായ പാതയെ കാണിച്ചു കൊടുക്കുവാൻ, അതേക്കുറിച്ച് പറയുവാൻ വേണ്ട ധൈര്യത്തെ എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൃപയാൽ ഞാനത് പറയും. നമുക്ക് മുമ്പായി പോയ അവന്റെ രക്ത കാൽച്ചുവടുകളെ ഞാൻ പിന്തുടരും. മരണമെന്നെ സ്വതന്ത്രനാക്കി തീർക്കും നാൾ വരെ വഹിക്കും ഞാൻ ഈ പവിത്രമാം കുരിശിനെ. വീട്ടിലെത്തി ധരിക്കും ഞാൻ കിരീടത്തെ. കരുതിയിട്ടുണ്ട് അവിടെ ഒന്നെനിക്കായി എപ്പോഴും. പിതാവേ, ഞങ്ങളുടെ പ്രതിഷ്ഠയെ അവിടത്തേക്കായി തരുന്നു. അവിടത്തെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നാം ഇതിനായി നാം ദൈവത്തോട് നന്ദി പറയുന്നു. ഈ പ്രതിഷ്ഠയുടെ ജീവിതത്തിനായി മധുര സ്വഭാവ ഗുണങ്ങളോടുകൂടിയവരായി താഴ്മയുള്ളവരായി ആത്മാവിൽ നടക്കുകയും സംസാരിക്കുകയും വേഷം ധരിക്കുകയും യഥാർത്ഥ ക്രൈസ്തവരെ പോലെ വിനയവും മാധുര്യവുമുള്ളവരായി പെരുമാറുകയും ചെയ്യുക. ഈ കാര്യങ്ങളിൽ നിങ്ങൾ വീഴ്ച വരുത്തരുത്. ദൈവത്തിന്റെ ശബ്ദം വചനത്തിൽ കൂടി വരങ്ങളിൽ കൂടി സംസാരിക്കുന്നു. ഒരു വരം ക്രിയ ചെയ്യുമ്പോൾ അത് മറ്റൊന്നിനെ വെളിപ്പെടുത്തുന്നു. മറ്റൊരു വരം ലഭിക്കുമ്പോൾ അതും അപ്രകാരം തന്നെ ചെയ്യുന്നു. അത് ഈ കാലത്തിനും ദൈവവചനത്തിനും അനുസരണമാണ്. ദൈവം നമ്മോടുകൂടെയുണ്ട്. എങ്ങനെ നാം അവന് നന്ദി പറയും? നമ്മുടെ തലകൾ വണക്കാം. ഇപ്പോൾ നമ്മുടെ സഹോദരി പിയാനോയിൽ നമ്മുടെ കൂടെ പാടുന്നതാണ് ക്രിസ്തുനാമം ഏറ്റുകൊള്ള നീ. കഷ്ടാഷ്ട പൈതലേ സദാ വഹിക്കേശു നാമം, അതാപത്തിൻ ഖേടകം പരീക്ഷ ചുറ്റും വന്നീലിൽ പ്രാർത്ഥിക്ക തൻ നാമത്തിൽ. അങ്ങനെ ചെയ്യുക, വചനം സംസാരിക്കുക, അവന്റെ നാമം ഉച്ചരിക്കുക. നാം പിരിഞ്ഞു പോകുമ്പോൾ ആ പാട്ട് പാടിക്കൊണ്ടിരിക്കാം.
As I leap and I walk, it will joy and comfort give you. Oh, take it everywhere you go.
ഓരോരുത്തരും മറ്റൊരാളുടെ കൈകൾ പിടിച്ചു കുലുക്കിക്കൊണ്ട് സഹോദര ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, എനിക്ക് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാലും
precious name, oh how sweet, oh power
നമ്മുടെ തലകൾ വണക്കിക്കൊണ്ട് അടുത്ത ചരണം നമുക്ക് പാടാം.
Take the name of Jesus with you as a shield from every snare. When temptations round you gather, breathe that holy name in prayer. Precious name, precious name, oh how sweet, oh how sweet, oh earth and joy of heaven. Precious name, oh how sweet, oh
ഇപ്പോൾ നമ്മുടെ തലകളെയും അതോടൊപ്പം ഹൃദയങ്ങളെയും താഴ്ത്തി യേശു ക്രിസ്തു പറഞ്ഞത് ഗ്രഹിക്കുന്നവരായി എന്റെ വചനം കേട്ട് എന്നെ വിശ്വസിക്കുന്നതിന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്നും ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു. അത് അറിയുന്നവരായി ദൈവത്തിന്റെ കൃപയാൽ അത് ഹൃദയത്തിൽ ഏറ്റുകൊള്ളുമെങ്കിൽ ഈ പ്രഭാതത്തിൽ അവനായി സമർപ്പിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യുമെങ്കിൽ ഈ ദിവസം മുതൽ അത് നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തും. നിങ്ങളുടെ തീരുമാനത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക. മാധുര്യമുള്ളതും താഴ്മയുള്ളതുമായ ഒരു ജീവിതം നയിക്കാൻ നമുക്ക് ശ്രമിക്കാം. വിശ്വസിച്ചുകൊണ്ട് നാം ദൈവത്തോട് ചോദിക്കുന്നതൊക്കെയും ദൈവം ഓരോരുത്തർക്കും നൽകും. യാതൊരു മനുഷ്യനെ കുറിച്ചും നമുക്ക് തിന്മ സംസാരിക്കാതിരിക്കാം. നമുക്ക് നമ്മുടെ ശത്രുക്കൾക്കായി പ്രാർത്ഥിക്കുകയും അവരെ സ്നേഹിക്കുകയും ചെയ്യാം. തിന്മ ചെയ്യുന്നവർക്ക് നാം നന്മ ചെയ്യുക. ആരാണ് ശരിയായവൻ, ആരാണ് തെറ്റുകാരനെന്ന് വിധിക്കുന്ന ന്യായകർത്താവ് ദൈവമാണ്. ഈ അടിസ്ഥാനത്തിൽ നാം തലകൾ വണക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നല്ല സ്നേഹിതനായ സഹോദരൻ ലീവെയിലിനോട് പ്രാർത്ഥനയോടുകൂടെ ഈ സദസ്സ് പിരിച്ചുവിടുന്നതിനായി ഞാൻ അപേക്ഷിക്കാൻ പോവുകയാണ്. സഹോദരൻ ലീവെയിൽ.